നമ്മുടെ തലകളെ വണങ്ങാം.
സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ മധ്യയുള്ള നിറഞ്ഞു കവിയുന്ന നിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഇന്ന് ഉച്ച സമയം അധികവും സമൃദ്ധവുമായി ഞങ്ങൾ അതിവിടെ പ്രതീക്ഷിക്കുന്നു. ഈ നല്ല ക്രിസ്തീയ മഹിള പാടിയ മനോഹരമായ കീർത്തനത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം ഇറങ്ങി വന്ന നിന്റെ ആത്മാവിനായും അന്യഭാഷയുടെ വിവർത്തനത്തിനായും നന്ദി പറയുന്നു. കർത്താവെ, ഇതപ്രകാരമാകാൻ ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടാതെ ദൈവമേ, നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിട്ട് ഇത് സംഭവിച്ചു കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, ഇന്നുച്ച സമയം നിന്നെ കണ്ടുമുട്ടുന്നതിന് തയ്യാറെടുപ്പില്ലാതെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ അവരുടെ അവസാനത്തെ തീരുമാനമെടുത്ത് അങ്ങയുടെ അടുക്കിലേക്ക് പുതിയ ജന്മത്താൽ എത്തുവാൻ ഈ നാഴിക ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതനുവദിച്ച് തരണമേ. കർത്താവെ, ഏറെക്കാലമായി ഈ വഴിയിലായിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനത്താൽ പുതിയ കാര്യങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ആത്മാവിനാൽ നല്ല ഗ്രാഹ്യശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ വന്ന് വചനത്തെ വ്യാഖ്യാനിച്ചു തരാൻ ഇടയാക്കണമേ. ഞങ്ങൾക്കുള്ള ഏക വ്യാഖ്യാതാവ് നിന്റെ ആത്മാവാകുന്നു. ഇന്ന് നീ ഞങ്ങൾക്കത് അനുവദിച്ചു തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. അത് മതിയാകും. എന്തൊരു സമയമാകുന്നു. സ്വർഗത്തെ പോലെയല്ലാതെ ഇതിലെ മെച്ചമായ ഒരു സ്ഥലമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അതിന്റെ അഭിഷേകത്തെ നാം ഇപ്പോൾ അനുഭവിച്ചറിയുന്നു. അത് നാം ക്രിസ്തുവേശുവിൽ സ്വർഗീയ സ്ഥാനങ്ങളിലായിട്ട് സ്വർഗീയ സ്ഥാനങ്ങളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. സഹോദരി ഫ്ലോറൻസിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവർ വിഷമത്തിന്റെയും നിഴലിന്റെയും സമയങ്ങളിൽ കൂടി കടന്നുപോകുന്നു. അവളുടെ പിതാവ് ഇപ്പോൾ എടുക്കപ്പെട്ടിരിക്കുന്നു. ദൈവമേ, ആ കുട്ടിയെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരൻ ദേമാസിനെ ഈ സുവിശേഷ യോഗങ്ങൾ സംബന്ധമായ ഭാരങ്ങൾ രണ്ട് തോളിലുമായിരിക്കുന്നു. അദ്ദേഹത്തിനും നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമാണ്. ദൈവം സഹോദരൻ ഷക്കേറിനെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ കാൾ വില്യംസ്, ഞാൻ തീർച്ചയായും ഈ നല്ല സഹോദരന്മാരോടൊപ്പം ഈ സുവിശേഷ യോഗത്തിലായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. അവരിൽ ചിലരെ കണ്ടുമുട്ടുന്നതിനുള്ള സൌഭാഗ്യം എനിക്കുണ്ടായി. ഇപ്പോൾ എനിക്കറിയാവുന്നിടത്തോളം ഇതെന്റെ യോഗത്തിന്റെ അവസാനഘട്ടമാകുന്നു എന്ന് ഞാൻ അറിയുന്നു. കാരണം ഈ നല്ല സഹോദരന്മാരിൽ ചിലരെ കണ്ടുമുട്ടുന്നതിനും കൈപിടിച്ചു കുലുക്കുന്നതിനും എനിക്ക് കഴിഞ്ഞു. കാരണം അവരോടൊപ്പം ഞാനൊരു നല്ല ദേശത്ത് നിത്യത കഴിച്ചുകൂട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ചെറിയ കാര്യം, അതിൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയില്ല എന്ന് ഞാൻ ആശിക്കുന്നു. ഇത് യാദൃച്ഛികമായ കാര്യമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് ദൈവാധീനത്താൽ ഉള്ളതാണെന്ന് ഞാൻ കരുതുന്നു. ഇവിടെയുള്ള എന്റെ ഒരു സ്നേഹിതനായ ഡാനി ഹെൻറി എനിക്കൊരു സമ്മാനം ഇന്നലെ നൽകിയിരുന്നു. ഒരു ദിവസം കാലിഫോർണിയയിൽ വെച്ചുള്ള ക്രിസ്തീയ വ്യവസായക്കാരുടെ സുവിശേഷ യോഗത്തിൽ എനിക്കൊരു സഭായോഗമുണ്ടായിരുന്നു. ഞാൻ ഈ സമയത്തിന്റെ അവസ്ഥയ്ക്കെതിരായി വളരെ പരുഷമായി പ്രസംഗിക്കുകയായിരുന്നു. എല്ലാവരും അത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. എന്റെ ഹൃദയത്തിൽ ദോഷമുണ്ടായിരുന്നില്ല, അങ്ങനെയായിരുന്നില്ല. അല്ല, ഞാൻ ആ രീതിയിൽ അർത്ഥമാക്കിയിട്ടില്ല എന്ന് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കും. എന്നാൽ എന്റെ അടുക്കലെത്തുന്ന കാര്യങ്ങൾ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഒരു ബാപ്റ്റിസ്റ്റ് സഹോദരനായ ഈ വ്യക്തി, അദ്ദേഹം ഏതോ ഒരു സിനിമാ താരത്തിന്റെ ബന്ധുക്കാരനായിരുന്നു. അദ്ദേഹം കടന്നുവന്ന് തന്റെ കരങ്ങളെ എന്റെ ചുറ്റുമായിട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥന അർപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ കുട്ടിക്ക് ഫ്രഞ്ച് ഭാഷയിൽ ഒരു വാക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ ആരോ എഴുന്നേറ്റിട്ട് ഒരുവിധം തടിച്ച ഒരു സ്ത്രീയായിരുന്നു. അവർ ലൂസിയാനയിൽ നിന്നായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അവർ പറഞ്ഞു അത് ഫ്രഞ്ച് ഭാഷയാകുന്നു. അവിടെ വേറൊരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് ഫ്രഞ്ച് ഭാഷയാകുന്നു. എന്തായിരുന്നു പറഞ്ഞതെന്ന് അവർ എഴുതിയെടുത്തിരുന്നു. എന്റെ വശം അതിന്റെ ഒരു യഥാർത്ഥ പകർപ്പ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരനായ വ്യക്തി പിന്നിൽ നിന്ന് കടന്നു വന്നിട്ട് അവരുടെ കുറിപ്പുകൾ കാണുന്നതിനായി ആവശ്യപ്പെട്ടു. അദ്ദേഹം ഫ്രഞ്ച് ഭാഷയുടെ ഐക്യരാഷ്ട്രസഭയുടെ വ്യാഖ്യാതാവായിരുന്നു. ശരിക്കും അത് ഫ്രഞ്ച് തന്നെയായിരുന്നു. ഞാൻ ഈ കുറിപ്പ് വായിക്കാൻ ആഗ്രഹിക്കുന്നു. അവരിൽ ഒരാൾ എഴുതിയ യഥാർത്ഥ കുറിപ്പിൽ നിന്നാകുന്നു ഇത്. ഇത് വ്യാഖ്യാനം ചെയ്തിരുന്ന ഈ വ്യക്തിയിൽ നിന്നുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ശരിയായി ഉച്ചരിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ലീ ഡൂർ, വിക്ടർ ലീ ഡൂർ. അദ്ദേഹം പൂർണ്ണ ഫ്രഞ്ചുകാരനായിരുന്നു. ഇപ്പോൾ ആ സന്ദേശം ഇതാകുന്നു. നീ ഇടുക്കവും ഞെരുക്കവുമായ വഴി തെരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ നിന്റെ സ്വന്തം തെരഞ്ഞെടുക്കലിൽ നീ നടന്നിരിക്കുന്നു. നീ ശരിയായതും സൂക്ഷ്മതയോടും കൂടിയ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതെന്റെ വഴിയാകുന്നു. അതിപ്രധാനമായ ഈ തീരുമാനത്താൽ സ്വർഗത്തിന്റെ വലിയൊരു ഭാഗം നിനക്കായി കാത്തിരിക്കും. എത്രമാത്രം മഹത്വകരമായ തീരുമാനമാണ് നീ എടുത്തിരിക്കുന്നത്. ഇതതിൽ തന്നെ സ്വയം ദൈവിക സ്നേഹത്തിന്റെ ശക്തിയേറിയ വിജയത്തെ തരികയും അത് സംഭവിക്കാനിടയാക്കുകയും ചെയ്യും. എനിക്കത് കിട്ടിയപ്പോൾ നിങ്ങൾക്കറിയാമോ, ജനങ്ങൾ അന്യഭാഷ സംസാരിച്ച് ആദ്യമായിട്ട് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ യാതൊന്നും വിമർശിച്ചിരുന്നില്ല. കാരണം ഞാൻ യഥാർത്ഥമായത് കണ്ടിരുന്നു. എന്നാൽ എല്ലായ്പ്പോഴും അത്ഭുതപ്പെടുക മാത്രം ചെയ്തിരുന്നു. എന്നാൽ അത് സംഭവിക്കുമ്പോൾ എന്താണ് അതിന് പിന്നിലുണ്ടായിരുന്ന കൽപ്പനയെന്ന് അറിഞ്ഞിരിക്കെ അത് ദൈവത്തിൽ നിന്ന് വന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതിനുശേഷം അവിടെയിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ നല്ല പേരുകേട്ട ഒരു അഭിഭാഷകനായിരുന്നു. അദ്ദേഹം ഡാനിയിൽ നിന്നും ഒരു സമ്മാനം എനിക്ക് നൽകി. ഡാനി അപ്പോൾ വിശുദ്ധ നഗരം സന്ദർശിച്ചിരുന്നതേയുള്ളൂ. അദ്ദേഹം കല്ലറയുടെ പാറയിൽ കിടക്കുമ്പോൾ, ശരിക്കു പറഞ്ഞാൽ യേശുവിനെ അവന്റെ മരണത്തിന് ശേഷം വെച്ചിരുന്ന ആ കല്ലറയിലായിരുന്നപ്പോൾ എന്ന് പറയാം. അങ്ങനെ അദ്ദേഹം അവിടെയായിരുന്നപ്പോൾ അദ്ദേഹം എന്നെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നു. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വരികയും അവന്റെ ക്രൂശീകരണം നടന്ന കാൽവരി മല വരെ പോവുകയും ഒരു പാറയുടെ കഷ്ണം എടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം തിരികെ വന്ന് അതിൽ നിന്നും എനിക്ക് വേണ്ടി ഒരു ഉടുപ്പിന്റെ കയ്യിൽ ഉപയോഗിക്കുന്ന ഒരു ജോഡി കൊളുത്തുണ്ടാക്കുകയും ചെയ്തു. ഞാനത് വാസ്തവമായും മനസ്സിൽ വെച്ച് ലാളിച്ചിരുന്നു. ഇപ്പോൾ ഇത് തീർച്ചയായും ഡാനിക്ക് അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. എന്നാൽ ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്കായി പുറത്തായിരിക്കുമ്പോൾ ഞാൻ ഉടുപ്പിന്റെ ഈ കൊളുത്തുകളിലേക്ക് നോക്കാനിടയാകുകയും അവയിൽ ഓരോന്നും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവയിൽ ഓരോന്നും രക്തം പുരണ്ടതുപോലെ കാണപ്പെടുകയും അതിൽ ഓരോന്നിലും ഒരു നേരിയ പാത കാണാനും കഴിയും. ഇവിടെ ഇതാ ദൈവത്തിൽ നിന്നും അദ്ദേഹം നൽകിയ സന്ദേശം പറയുന്നു, നീ നേരായതും ഇടുങ്ങിയ പാതയും എടുത്തിരിക്കുന്നു. അതെത്ര കൃത്യമായി ഇതുമായി ഒത്തുചേർന്നിരിക്കുന്നു. ഇതൊരു ദൈവാധീനപരമായ കാര്യമാണെന്ന് ഞാൻ ഓർത്തു. അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും ഡാനിക്ക് നന്ദി പറയുന്നു. സഹോദര, നിങ്ങൾ അദ്ദേഹത്തോട് ഞാൻ എത്രമാത്രം അദ്ദേഹത്തെ വിലമതിക്കുന്നു എന്ന് പറയുക. മറ്റൊരു വിചിത്ര കാര്യം എന്തായിരുന്നു എന്നാൽ ഞാൻ എന്റെ ഭാര്യയോട് ഞാൻ രാവിലെ ഇടുന്ന ഉടുപ്പിൽ കൊളുത്തുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവൾ അതെടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് കർത്താവ് എനിക്കിത് ഇങ്ങനെ നൽകിയിരിക്കുന്നു. ഓ, ഇതൊരു മഹത്വമേറിയ ജീവിതമാകുന്നു. അങ്ങനെയല്ലേ സഹോദരന്മാരെ, സുവിശേഷത്തിന്റെ സാധാരണതയിൽ നടക്കുക എന്നിരിക്കലും അതിന്റെ സാധാരണതയിൽ തന്നെ എനിക്കറിയാവുന്നതിലും വെച്ച് ഏറ്റവും മഹത്വമേറിയ കാര്യമാകുന്നു. എനിക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അതങ്ങനെ സാധാരണതയിൽ ഉണ്ടാക്കിയിരിക്കെ എനിക്കതിലേക്ക് കടന്നു വരാൻ ഒരു അവസരം ലഭിക്കുകയും അത് തന്നെയും ദൈവകൃപയാലായിരിക്കുന്നു. ഇന്ന് ഉച്ച സമയത്ത് ഞാൻ അധിക സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് രാത്രിയിൽ പള്ളിയിൽ പോകേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നു. സന്ദർശകരായ നിങ്ങൾ എല്ലാവരും ഈ പ്രസംഗപീഠത്തിലേക്ക് നോക്കി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ ശുശ്രൂഷകരെ കാണുക. ഇന്ന് രാത്രിയിൽ അവരുടെ യോഗങ്ങളിൽ നിങ്ങളെ കാണുന്നത് അവർക്ക് എത്രമാത്രം സന്തോഷകരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ നിങ്ങൾക്ക് നന്മ ചെയ്തിരിക്കും. നിങ്ങൾ നഗരത്തിലും ഏതെങ്കിലും സൺഡേ സ്കൂളിൽ പോകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ലല്ലോ. ഈ സുവിശേഷ യോഗങ്ങൾ നമുക്കിവിടെ ഉണ്ടായിരിക്കെ പൂർണ്ണ സുവിശേഷ വ്യവസായക്കാരുടെ ഈ യോഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഭകൾക്ക് കഴിയാവുന്ന എല്ലാവിധ സഹായങ്ങളും നാം നൽകിയിരിക്കണം. കാരണം ഈ വ്യവസായക്കാർ അവിടേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇതൊരു ദൈവഭവനമാകുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഏതെങ്കിലും സഭകൾ സന്ദർശിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. നാളെ രാത്രി സുവിശേഷ യോഗത്തിന്റെ സമാപനമാകുന്നു. അവർ അത് പ്രഖ്യാപിച്ചിട്ടുള്ളതായി ഞാൻ കരുതുന്നു. അതിനുവേണ്ടി കർത്താവ് അനുവദിക്കുന്ന പക്ഷം അദ്ദേഹത്തിന്റെ സന്ദേശം കേൾക്കാൻ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞാനൊരു പ്രാസംഗികനായി അവകാശപ്പെടുന്നില്ല. ഒരു പ്രാസംഗികനെന്ന് വിളിക്കപ്പെടുന്നതിനുള്ള അത്രയും വിദ്യാഭ്യാസം എനിക്കില്ല. പ്രാസംഗികനെന്ന് പറയുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഒരു കൂട്ടം ബിരുദങ്ങൾ പ്രാപിച്ച വ്യക്തിയാകുന്ന എന്ന നിലയിലാണ്. എന്നാൽ എന്റെ പക്കൽ അങ്ങനെ യാതൊന്നുമില്ല. എന്നാൽ ഈ ഒരു ചെറിയ കവണ മാത്രമാകുന്നു. ഞാൻ സുഖമില്ലാത്ത കുഞ്ഞാടുകളുടെ പിന്നാലെ ചെന്ന് എനിക്ക് കഴിയുമെങ്കിൽ അവയെ പിതാവിന്റെ പച്ചപ്പുൽപ്പുറത്തേക്ക് തിരികെ കൊണ്ടുവരുന്നു. ഞാൻ തെറ്റുകൾ വരുത്തുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാനൊരു വേദപണ്ഡിതനല്ല. ഞാൻ വേദപണ്ഡിതന്മാരെ വിമർശിക്കുന്നതുമില്ല. വേദപാണ്ഡിത്യം നല്ല കാര്യമാണ്. അത് നമുക്ക് ആവശ്യമായതായിരിക്കുന്നു. എന്നാൽ ചിലപ്പോൾ നാം അതുമൂലം എത്തിയിരിക്കുന്ന അവസ്ഥയെ ഞാൻ വിമർശിക്കുന്നു. അതേതെങ്കിലും ഒരു വ്യക്തിയെ അർത്ഥമാക്കുന്നില്ല. അതൊരു സന്ദേശം മാത്രമാകുന്നു. അതെന്റേതായിട്ട് നൽകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതെന്നെ തുണ്ടം തുണ്ടമാക്കുന്നു. കാരണം നിങ്ങളുടെ സ്വന്തം മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ തന്നെ ശകാരിക്കുന്നതും ഉച്ചത്തിൽ വഴക്ക് പറയുന്നതും നിങ്ങൾ തന്നെ വെറുക്കുന്നില്ലേ? ഞാനും ഒരു പിതാവാണ്. അതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നോട് അത് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇപ്രകാരം അത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഉച്ചകഴിഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളോട് ഒരു ഉപകാരം ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്റെ പക്കലെക്കുറിച്ച് ചെറിയ കുറിപ്പുകൾ മാത്രം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ എനിക്ക് തിരുവെഴുത്തുകൾ കുറിച്ചെടുത്ത് വരേണ്ടതായിട്ടുണ്ട്. എനിക്ക് വേദപുസ്തകം കാണാപ്പാടമായി ഉദ്ധരിക്കാൻ കഴിയുമായിരുന്നു, എന്നാൽ ഇപ്പോൾ കഴിയുന്നില്ല. വളരെ കഠിനമായ പോരാട്ടങ്ങളിലൂടെ കടന്നുപോയിട്ട് അതിനുവേണ്ടി വളരെ പ്രായമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്ന് ഉച്ചനേരം നിങ്ങൾ കുറച്ച് സമയം എന്നെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയും വാസ്തവമായി നിങ്ങളുടെ ഹൃദയം തുറന്ന് ഞാൻ എന്താണ് കുഴിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് ഈ നഗരത്തിലുള്ള പാസ്റ്റർമാർക്കും വിശേഷിച്ചും മറ്റുള്ള സ്ഥലങ്ങളിലുള്ളവർക്കും ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങളത് ചെയ്യുക. എനിക്ക് വളരെ പ്രിയമായ ചെറി പൈ തിന്നുന്നത് പോലെ നിങ്ങളും ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമായ കോഴിക്കറി പോലെ തന്നെയാകുന്നു. എന്നാൽ ഞാൻ എന്റെ ചെറിപ്പയുടെ കഷണം തിന്നുമ്പോൾ അതിന്റെ കുരു കടിച്ചെന്നിരിക്കും. അപ്പോൾ ഞാനത് തിന്നുന്നത് നിർത്തുന്നില്ല. ഞാനതിന്റെ കുരു എറിഞ്ഞു കളഞ്ഞിട്ട് തുടർന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അതുപോലെ കോഴിയിറച്ചിയുടെ എല്ല് കടിക്കുന്നതിനിടയായാൽ ഞാൻ കോഴിക്കറി എടുത്ത് കളയുന്നില്ല, ഞാൻ എല്ലെടുത്ത് കളയുന്നു. അതുകൊണ്ട് ഞാനെപ്പോഴെങ്കിലും നിങ്ങൾ യോജിക്കാത്ത എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ആ ഭാഗം മാത്രം എടുത്തു കളയുക. എന്നാൽ അത് നന്നായി ശ്രദ്ധിച്ചിട്ട് അത് എല്ല് തന്നെയായിരുന്നു എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കണം. കൂടാതെ ഞാൻ ഇതും കൂടി പറയട്ടെ, അത് വിത്താണെങ്കിൽ ഓർക്കുക, അത് പുതിയ ജീവനെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് കാര്യമായി തന്നെ അത് നോക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ കാൾ വില്യംസ് കഴിഞ്ഞ രാത്രിയിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിട്ടുകൊടുക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് വളരെ നന്നായിരുന്നു. അത് നന്നായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ നാം ഒരു പ്രാർത്ഥനയുടെ നിരക്കായി ഇവിടെ അത് ഉറപ്പിച്ചിട്ടില്ല. സഹോദരൻ ഓറലോ മറ്റുള്ള സഹോദരന്മാരോ എപ്പോഴെങ്കിലും കൺവെൻഷനുകളിൽ പ്രാർത്ഥനയുടെ നിരയിൽ പ്രാർത്ഥിക്കുന്നതായി എനിക്കറിയില്ല. രണ്ടു മൂന്ന് വട്ടം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സാധാരണയായി ഇതുപോലെയുള്ള തിരക്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ കാർഡുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഇപ്രകാരം ചെയ്യുന്നതിനു വേണ്ടിയാകുന്നു, അല്ലാത്തപക്ഷം അതിന് കഴിയില്ല. ഇതൊരരങ്ങല്ല, ഇത് ദൈവത്തിന്റെ ഭവനമാകുന്നു. അതിനുവേണ്ടി ഇത് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർ തള്ളുകയും തിരക്കുകയും ചെയ്യും. നിങ്ങളുടെ പക്കൽ കാർഡുകൾ ഉണ്ടെങ്കിൽ അവരെ ക്രമത്തിൽ വരിയിൽ നിർത്താൻ കഴിയും. അതുകൊണ്ട് ബില്ലി എന്നോട് അവൻ ചെന്ന് കാർഡുകൾ വിതരണം ചെയ്തുകൊള്ളട്ടെ എന്ന് ചോദിച്ചിരുന്നു. അവൻ പറഞ്ഞു ജനങ്ങൾ അവനോട് പ്രാർത്ഥനയുടെ കാർഡുകൾ ചോദിക്കുന്നതായി പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട ബില്ലി, പരിശുദ്ധാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതുപോലെ അത് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു. അതായത് അവനവരുടെ വിശ്വാസത്തെ പണിതിട്ട് അവർ എവിടെയായിരിക്കുന്നുവോ അവിടെ തന്നെ സുഖപ്പെടാനിടയാകട്ടെ. ദൈവിക രോഗശാന്തി സുവിശേഷത്തിൽ ഒരു ചെറിയ കാര്യമാകുന്നു. നിങ്ങൾക്കൊരു ചെറിയ കാര്യത്തിൽ വലിയ കാര്യത്തിന് കഴിയില്ല. ആർക്കും അതറിയാവുന്നതാണ്. അത് ജനങ്ങളെ ദൈവത്തിന്റെ പരമോന്നത സാന്നിധ്യത്തെ അല്ലെങ്കിൽ പ്രകൃത്യാതീതമായ ദൈവസാന്നിധ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ചൂണ്ടയിലെ ഇര പോലെ മാത്രമാകുന്നു. അതിൽ കൂടെ അവർക്ക് അവന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവർ സൌഖ്യപ്പെടും. നോക്കൂ, വിശ്വാസത്താൽ അത് വിശ്വസിക്കുന്നതിൽ കൂടെയാകുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ വചനം പുതിയ നിയമത്തിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം പുതിയ നിയമത്തിലെ ഈ തിരുവെഴുത്തിൽ നിന്ന് ഒരു വിഷയത്തെ എടുത്ത് ഇന്ന് ഉച്ചസമയം കുറച്ചുനേരം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിലെ യോഗത്തിൽ ദീർഘനേരം നിങ്ങളെ ഇരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഓർക്കുക, ഞാൻ എന്നെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം കുറച്ചുനേരം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ തലകളെ വീണ്ടും നമുക്ക് വണങ്ങാം. നിങ്ങൾക്കറിയാമോ, നമുക്ക് അധികമായി പാടാൻ കഴിയും. തൊണ്ടയടയുന്നത് വരെ നമുക്ക് അധികമായി ഒച്ച വയ്ക്കാൻ കഴിയും. നമുക്ക് തെറ്റായ സമയത്ത് പാടാനും അല്ലെങ്കിൽ ആർപ്പെടാനും കഴിയും. എന്നാൽ ഇവിടെ ഇതാ ഒരു കാര്യം, നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ഒരിക്കലും തെറ്റായ സമയത്തായിരിക്കുന്നില്ല. ആകയാൽ പുരുഷന്മാർ എല്ലായിടവും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, ഒരു മർത്യന് തന്റെ കണ്ണുകൾ അടച്ച് തന്റെ ഹൃദയം തുറന്ന് നിന്നോട് സംസാരിക്കുന്നത് ഏറ്റവും വലിയ സൌഭാഗ്യമാകുന്നു. നീ കേൾക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ നീ കേൾക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കാരണം യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് എന്തപേക്ഷിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. നാം അതിൽ സംശയിക്കുകയില്ല എന്ന അടിസ്ഥാനത്തിലാകുന്നു. അതുകൊണ്ട് പിതാവേ, ഇന്ന് ഉച്ചസമയം ഞങ്ങളുടെ അപേക്ഷകൾ അനുവദിച്ച് തന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരിടത്തും സംശയത്തിന്റെ ഒരു നിഴൽ പോലും ഉണ്ടായിരിക്കാനിടയാകരുതേ. എന്നാൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാനിടയാകട്ടെ. അങ്ങനെ ദൈവമേ, നിന്റെ വലിയ നാമം ഇന്ന് ആദരിക്കപ്പെടാനും ഞങ്ങളുടെ വാക്കുകളുടെ ശബ്ദത്തിനിടയിൽ അല്ലെങ്കിൽ ഈ ടേപ്പുകൾ ചെന്നെത്തുന്ന പുറജാതികളുടെ ദേശങ്ങളിൽ ലോകമൊട്ടുക്കായി അവർ പോകുന്നിടത്ത് എല്ലാം നഷ്ടപ്പെട്ട് അലഞ്ഞുതിരിയുന്ന പ്രാണനെ നിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരാനിടയാക്കണമേ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഇടയിൽ ബലഹീനനായ ഒരു വ്യക്തി പോലും ഉണ്ടാകാനിടയാകരുതേ. ഈ യോഗം തീരുമ്പോൾ ദൈവമായ കർത്താവ് എല്ലാ നഷ്ടപ്പെട്ട പ്രാണനെ രക്ഷിക്കുകയും എല്ലാ രോഗികളായവരെയും സൌഖ്യമാക്കുകയും തന്റെ മക്കളുടെ ഹൃദയങ്ങളെ ആനന്ദത്താൽ നിറയ്ക്കുന്നതിനും ഇടയാക്കണമേ. ആ കാരണത്താൽ കർത്താവെ, ഞങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നതിന് വിശ്വാസമുണ്ടായിരിക്കുന്നു. കാരണം അവനത് കേൾക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇത് അവന്റെ മഹത്വത്തിന് വേണ്ടിയാകുന്നു. ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17:20 തൊട്ട് ഞാനൊരു വിഷയത്തെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ തെറ്റായ ഭാഗമാണ് വായിച്ചതെന്ന് വിചാരിക്കുന്നു. ഒരു നിമിഷം എന്നോട് ക്ഷമിക്കുക. ഞാൻ യേശുവിന്റെ പ്രാർത്ഥന നോക്കിയായിരുന്നു. അല്ല, യേശുവിന്റെ പ്രാർത്ഥനയല്ല. എന്നാൽ അവൻ പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ എഴുതിക്കൊണ്ടുവന്ന വിഷയത്തിൽ എന്തെങ്കിലും തെറ്റായി ഇവിടെ ഉണ്ടായി കുറിച്ചെടുത്തിട്ടുണ്ടാകാം. അത് യേശു പ്രാർത്ഥിച്ചതാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീ അവളുടെ പ്രസവ സമയത്ത് കുഞ്ഞു ജനിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ്. അത് ലൂക്കോസിലാണോ യോഹന്നാനിലാണോ? ജാക്ക് അതേതിലാണ്? യോഹന്നാൻ 16. അത് ശരിയാണെന്ന് ഞാൻ കരുതി. എന്നാൽ അത് അതുപോലെ വായിക്കപ്പെട്ടില്ല. യോഹന്നാൻ 16. ഇരുപത്തിയൊന്നാം വാക്യമാകുന്നു. തീർച്ചയായും 21 വാക്യമാകുന്നു. തീർച്ചയായും ഇവിടെ ഇതാ നാം വിശുദ്ധ യോഹന്നാൻ 16:21 വായിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, അല്ല സഹോദരൻ ജാക്ക്, അതിപ്പോഴും തെറ്റാകുന്നു. ഇത് 16:21 ആകുന്നു. എന്റെ പക്കൽ വിശുദ്ധ യോഹന്നാന്റെ 16:21 വാക്യമുണ്ടായിരിക്കുന്നു. എന്നാൽ അതെനിക്ക് തെറ്റിയോ? ഈ വേദപുസ്തകത്തിൽ എല്ലാം കുഴഞ്ഞു മറിഞ്ഞാണ് കിടക്കുന്നത്. അതേ ശ്രീമാൻ, അവർ അത് തെറ്റായി അച്ചടിച്ചിരിക്കുന്നു. അതേ ശ്രീമാൻ, നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? അത് ശരിക്കും സത്യമാണ്. ഇവിടെ ഇതാ ഒരു പുതിയ വേദപുസ്തകമായിരിക്കുന്നു. എനിക്കിതിപ്പോൾ കിട്ടിയതാണ്. അത് തെറ്റായി അച്ചടിച്ചിരിക്കുന്നു. ശരി, നന്ദിയുണ്ട്. വളരെ നന്ദിയുണ്ട്. 16:21 വളരെ നന്ദിയുണ്ട്. അത് സത്യമാകുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, നിങ്ങളുടെ ദുഃഖം സന്തോഷകരമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വരുന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. വളരെ വളരെ നന്ദിയുണ്ട് സഹോദര. ഞാൻ തീർച്ചയായും അത് വിലമതിക്കുന്നു. അത് തീർച്ചയായും വേദപുസ്തകത്തിലുണ്ടായിരുന്ന ഒരു അച്ചടി പിശകായിരുന്നു. താളുകൾ തെറ്റായി ചേർത്ത് വെച്ചിരുന്നതായിരുന്നു. ഞാനത് എന്റെ പഴയ സ്കോഫീൽഡ് പുസ്തകത്തിൽ നിന്നും ഇത് കുറിച്ചെടുത്തിട്ട് കുറച്ചുനേരം മുമ്പ് ഓടി ഇവിടേക്ക് വന്നു. കാരണം എന്റെ ഭാര്യ എനിക്കിത് ക്രിസ്മസിന്റെ സമ്മാനമായി നൽകിയിരുന്നു. ഇപ്പോൾ ഇന്ന് ഉച്ചസമയം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രസവ വേദനകൾ, അത് കേൾവിക്ക് മോശമായി തോന്നും, എന്നാൽ അത് വേദപുസ്തകത്തിലുണ്ട്. യേശു ഇവിടെ അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ ദുഃഖിക്കും, നിങ്ങളുടെ ദുഃഖം സന്തോഷകരമായി തീരും. തന്റെ ശിഷ്യന്മാരോട് ക്രിസ്തുമതം അതിന്റെ അസ്തിത്വത്തിൽ വരുന്നതിന് മുമ്പുള്ള അതിന്റെ ജന്മത്തെക്കുറിച്ച് പറയുകയായിരുന്നു. ഇപ്പോൾ പഴയത് മരിക്കേണ്ടിയിരിക്കുന്നു, അതിനാൽ പുതിയത് ജനിക്കുമല്ലോ. ജന്മം നൽകുന്ന ഏതൊരു കാര്യത്തിനും ദുഃഖത്തിന്റെ വേദനകൾ ഉണ്ടായിരിക്കും. അങ്ങനെ അവർ തീർച്ചയായും ആ വേദനയിലും കഷ്ടത്തിലും കൂടി പോകാൻ പോകുകയായിരുന്നിട്ട് അത് ന്യായപ്രമാണത്തിൽ നിന്നും കൃപയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. സാധാരണയായ പ്രാകൃതികമായ ജനനം ആത്മീയ ജനനത്തിന്റെ മാതൃകയാകുന്നു. പ്രാകൃതികമായ എല്ലാ കാര്യങ്ങളും ആത്മീയമായ കാര്യങ്ങളുടെ മാതൃകയാകുന്നു. അത് കണ്ടുപിടിക്കുന്നതിനു വേണ്ടി നാം ഭൂമിയിലേക്ക് നോക്കിയാൽ ഈ ഭൂമിയിൽ ഒരു വൃക്ഷം വളരുന്നതും ജീവന് വേണ്ടി മല്ലടിക്കുന്നതും കാണാം. അത് നമ്മെ കാണിക്കുന്നത് എവിടെയോ ഒരു വൃക്ഷം മരിക്കാതെയായിട്ട് അങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. കാരണം അത് എന്തോ ഒന്നിനു വേണ്ടി നിലവിളിക്കുകയാണ്. നാം ജനങ്ങളെ അവരെത്ര പ്രായമേറിയവരായാലും എത്ര രോഗിയായാലും എന്ത് തന്നെ അവസ്ഥയിലായിരുന്നാലും അവർ ജീവിക്കുന്നതിനു വേണ്ടി കരയുന്നത് നാം കാണുന്നു. കാരണം അതെവിടെയോ ഒരു ജീവൻ ഉണ്ടായിട്ട് നാം എന്നേക്കുമായി ജീവിക്കും എന്ന് കാണിക്കുന്നു. ശ്രദ്ധിക്കുക എത്ര സമ്പൂർണമാകുന്നു. ഇപ്പോൾ 1 യോഹന്നാൻ 5:7 പ്രകാരം എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ അത് തന്നെ എന്ന് ഞാൻ കരുതുന്നു. സാക്ഷ്യം പറയുന്നവർ 3 പേരുണ്ട്, പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്, ഈ 3 ഒന്നാകുന്നു. ഭൂമിയിൽ സാക്ഷ്യം പറയുന്ന 3 ആത്മാവ്, ജലം, രക്തം, ഈ 3 സാക്ഷ്യം ഒന്ന് തന്നെ. ഇപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ 3 ഒന്നാകുന്നു, 2 ഭൗമികമായിട്ട് അത് ഒന്നിൽ യോജിക്കുന്നു. പിതാവില്ലാതെ പുത്രന് കഴിയുകയില്ല, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ലാതെ പുത്രനും കഴിയുകയില്ല. എന്നാൽ നിങ്ങൾക്ക് രക്തമില്ലാതെ ജലത്തിനും ആത്മാവില്ലാതെ രക്തത്തിനും കഴിയും. ഇത് സത്യമാണെന്ന് നമ്മുടെ കാലങ്ങളിൽ തെളിയിച്ചിരിക്കുന്നതായി ഞാൻ കരുതുന്നു. ജലം, രക്തം, ആത്മാവ്, നീതീകരണം, ശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം, അത് സ്വാഭാവിക ജനത്തിൽ നിന്നും എടുക്കാവുന്ന ഒരു മാതൃക അല്ലെങ്കിൽ അതിന്റെ ഒരു പകർപ്പ് ഉണ്ടാക്കുന്നു. ഒരു സ്ത്രീ അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ജന്മം കൊടുക്കുന്നതിനു വേണ്ടി വേദനയിലാകുന്നു. ആദ്യമായിട്ട് സംഭവിക്കുന്നത് വെള്ളത്തിന്റെ സഞ്ചി പൊട്ടുന്നതാണ്. ഒരു സാധാരണമായ ജന്മത്തിലാകുന്നു. രണ്ടാമത്തേത് രക്തമാകുന്നു. അതിനുശേഷം ജീവൻ വരുന്നു. ജലം, രക്തം, ആത്മാവ് അത് സാധാരണമായ സ്വാഭാവിക ജന്മത്തെ ആക്കി തീർക്കുന്നു. അതുകൊണ്ട് ആത്മീയ മണ്ഡലത്തിലും അത് തന്നെയാകുന്നു. ജലം വിശ്വാസത്താലുള്ള നീതീകരണവും ദൈവത്തിന്റെ വിശ്വസിച്ച് അവനെ നിങ്ങളുടെ വ്യക്തിപരമായ രക്ഷിതാവായി സ്വീകരിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നു. രണ്ടാമതായി ആത്മാവിലുള്ള ശുദ്ധീകരണമാകുന്നു. അത് ദൈവം ആത്മാവിനെ ലോകത്തിലുള്ള സകല വസ്തുക്കളിൽ നിന്നും ലൗകികമായ ആഗ്രഹങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നതാകുന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവ് വന്ന് പുതുജന്മം നൽകി ആ ശുദ്ധീകരിച്ച പാത്രത്തെ നിറയ്ക്കുന്നു. ഉദാഹരണത്തിന് അത് ഇപ്രകാരമാകുന്നു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ വിശ്വസിക്കാത്തത് ഒരു വശത്തേക്കിട്ടിട്ട് പൈ എടുത്തുകൊള്ളുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു ഗ്ലാസ് കോഴിക്കൂടിനടിയിൽ കിടക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളത് അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി വെള്ളമോ പാലോ കൊടുക്കുന്നതിന് മേശയുടെ മേൽ വെക്കില്ലല്ലോ. ഇല്ല, അത് അവിടെ നിന്നും എടുക്കുന്നത് ന്യായീകരണമാകുന്നു. അത് കഴുകുന്നത് ശുദ്ധീകരണമാകുന്നു. കാരണം യവന ഭാഷയിൽ ശുദ്ധീകരണം എന്നുള്ളത് ഒരു കൂട്ടർത്ഥമുള്ള വാക്കാകുന്നു. അതിന്റെ അർത്ഥം കഴുകി ഉപയോഗത്തിന് വെച്ചിരിക്കുന്നു എന്നാകുന്നു. ഉപയോഗത്തിലല്ല, ഉപയോഗത്തിന് വേണ്ടി. അതിനുശേഷം നിങ്ങളത് നിറയ്ക്കുമ്പോൾ അത് ഉപയോഗത്തിലാകുന്നു. ക്ഷമിക്കണം, ഇത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല. ഇവിടെയാണ് നിങ്ങൾ പിൽഗ്രിം ഹോളിനെസ്സുകാരും നാസറീൻകാരും പെന്തക്കോസ്തിലേക്ക് വരുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നത്. നിങ്ങൾ വിശുദ്ധീകരണത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ നിങ്ങളെ അന്യഭാഷയുടെ കൃപാവരങ്ങളാലും മറ്റുള്ള കാര്യങ്ങളാലും നിറച്ച് ഉപയോഗത്തിലാക്കുന്നതിന് മുമ്പ് നിങ്ങളത് തള്ളിക്കളയുകയും തിരികെ കോഴിക്കൂട്ടിലേക്ക് തന്നെ എത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നു. ഇതിപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി പറയുകയല്ല, എന്നാൽ എന്റെ മനസ്സിൽ നിന്ന് ഇത് എടുത്തു മാറ്റുന്നതിന് വേണ്ടി പറയുകയാണ്. ഞാനിവിടെ ായിരുന്നപ്പോൾ മുതൽ ഇത് എന്റെ ഹൃദയത്തെ എരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാനത് പറയുന്നതാണ് നല്ലത്. ഇപ്പോൾ കാൾസിന്റെയും ഡീമോസിന്റെയും മറ്റുള്ള എല്ലാവരുടെയും കൃപയാൽ എന്റെ പ്രാണനെ അതിൽ നിന്നും വിടുവിക്കാൻ ഞാൻ ശ്രമിക്കും. അതിനുശേഷം അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും. പ്രകൃതിയാലുള്ളത് ആത്മീയവുമായി മാതൃകയാക്കുകയാണ്. പിന്നീട് നാം കാണുന്നത് പൂർണ്ണ ജനനമാകുന്നു. സാധാരണയായി കുട്ടി ജനിക്കുമ്പോൾ ആദ്യം വെള്ളം പൊട്ടി പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് അധികമായിട്ട് ഒന്നും ചെയ്യാനില്ല. രക്തം വരുമ്പോഴും നിങ്ങൾക്ക് അധികമായിട്ട് ഒന്നും ചെയ്യാനില്ല. എന്നാൽ ആ കുഞ്ഞിന് ജീവൻ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആ കുഞ്ഞിനെ കൈകൊണ്ട് തട്ടിയിട്ട് അതിനെ കരയിപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇപ്പോൾ ഒരു വിദ്യാഭ്യാസമില്ലാതെ എന്റെ സഹോദരന്മാരെല്ലാം അവരുടെ കാര്യങ്ങളിൽ വളരെ നന്നായി പരിശീലിക്കപ്പെട്ടവരാകുന്നു. എന്നാൽ എനിക്ക് പ്രകൃതിയെ അതിന് മാതൃകയാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നിങ്ങൾ അതാണ് സംഭവിക്കുന്നത്. ഇത് അവരുടെ അടുക്കൽ എത്തിക്കുന്നതിന് ഒരു ശരിയായ ചെറിയ അടി അതിനാവശ്യമായിരിക്കുന്നു. ഇപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഒരു ചെറിയ ഒരു വിധത്തിൽപ്പെട്ട ഒരു ഞെട്ടൽ അതിന് കൊടുക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കവനെ ചെറുതായെന്ന് അടിക്കേണ്ടി വരില്ല. എന്നാൽ ഒരു ചെറിയ ഞെട്ടൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. അവൻ ജനിക്കുമ്പോൾ തന്നെ അതിന്റെ ഉദ്ദേശം അതായിരിക്കുന്നു. പലപ്പോഴും അത് അങ്ങനെ പ്രവർത്തിക്കുന്നു. അവനെ തൂക്കിയെടുത്ത് ഒന്ന് കുലുക്കുക. അവൻ ശ്വസിക്കാൻ തുടങ്ങുന്നില്ലെങ്കിൽ ചെറുതായി കൈകൊണ്ട് അവനെ തട്ടുക. അപ്പോൾ അവൻ ഉച്ചത്തിൽ കരയുകയും തന്നോട് തന്നെ അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ എങ്ങനെയൊക്കെയായാലും അവനൊരു ശബ്ദമുണ്ടാക്കുന്നു. ഇപ്പോൾ ഒരു കുട്ടി ഒരു ശബ്ദവുമില്ലാതെ ഒരനക്കവുമില്ലാതെ ജനിച്ചാൽ അതൊരു ചാപിള്ളയാകുന്നു. അതുതന്നെയാണ് ഇന്നത്തെ സഭയുടെയും അതിന്റെ സമ്പ്രദായത്തിന്റെയും കുഴപ്പം. നമുക്ക് വളരെയധികം ചാപിള്ളകൾ ഉണ്ടായിരിക്കുന്നു. അത് ശരിയാണ്. അവരെ ഉണർത്തുന്നതിനു വേണ്ടി, അവരിലേക്ക് തന്നെ അവരെ കൊണ്ടുവരുന്നതിനു വേണ്ടി ഒരു സുവിശേഷത്തിന്റെ അടി അവർക്ക് ആവശ്യമാകുന്നു. അതിനാൽ ദൈവത്തിന് ജീവന്റെ ശ്വാസത്തെ അവരിലേക്ക് ഊതാൻ കഴിയും. ഇപ്പോൾ ഇത് അത്രയും സത്യമാണെന്ന് നാം കാണുന്നു. ഇതൊരു അസംസ്കൃതമായ വേദശാസ്ത്രമാകുന്നു. എങ്ങനെയൊക്കെ ആയാലും ഇത് സത്യമാകുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒരു വിത്തിന്റെ ജന്മത്തിൽ പുതിയതിന് ജനിക്കാൻ കഴിയുന്നതിന് മുമ്പേ പഴയത് മരിച്ചിരിക്കണം. അതുകൊണ്ട് എപ്പോഴായാലും മരണം കഠിനമായ ഒന്നാകുന്നു. അതുകൊണ്ട് അത് വേദനാജനകമാകുന്നു, അത് കഷ്ടത നിറഞ്ഞതാകുന്നു. ജന്മവും അതേപോലെയാകുന്നു. നിങ്ങൾ ലോകത്തിലേക്ക് ജീവനെ കൊണ്ടുവരികയാണ്, അത് വേദനാജനകമായ ഒരു കാര്യമാകുന്നു. യേശു പറഞ്ഞു, അവന്റെ വചനം വിത്ത് വിതയ്ക്കാൻ പോയവന്റെ വിത്ത് പോലെയാകുന്നു. ഇപ്പോൾ നാം എല്ലാവരും അതുമായിട്ട് പരിചയമുള്ളവരാണല്ലോ. ഇതൊരു സൺഡേ സ്കൂൾ പാഠം പോലെ അത് നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് ഞായറാഴ്ചയാകുന്നു. ശ്രദ്ധിക്കുക, പിന്നീട് ഈ വചനം അതൊരു വിത്താകുന്നു. എന്നാൽ ഓർക്കുക, വിത്ത് അത് ചാകുമ്പോൾ ഒരു പുതിയ ജീവനെ കൊണ്ടുവരിക മാത്രം ചെയ്യുന്നു. ആ കാരണത്താലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നതിന് ആ പരീശന്മാർക്ക് അത്രയും കഠിനമായി തീർന്നത്. കാരണം അവർ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു. ഈ ന്യായപ്രമാണം ദൈവത്തിന്റെ വചനം വിത്ത് രൂപത്തിലായിരുന്നു. എന്നാൽ വചനം ജഡമായി, ന്യായപ്രമാണമായില്ല, എന്നാൽ അനുഗ്രഹമായി തീർന്നു. ഇപ്പോൾ ന്യായപ്രമാണത്തിനും കൃപയ്ക്കും ഒരേ സമയത്ത് നിലനിൽക്കാൻ കഴിയില്ല. കാരണം കൃപ ന്യായപ്രമാണത്തിൽ നിന്ന് വളരെയധികം ഉയർന്നിട്ട് ന്യായപ്രമാണം അവിടെ ദൃശ്യത്തിൽ തന്നെ വരുന്നില്ല. ആ കാരണത്താൽ പരീശന്മാർക്ക് അവരുടെ ന്യായപ്രമാണത്തിനു വേണ്ടി മരിക്കാൻ വളരെ കഠിനമായിരിക്കുകയും അതിനാൽ കൃപ ജനിക്കുകയും ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ അത് പോയിരിക്കണം. ഈ രണ്ട് നിയമങ്ങൾക്ക് ഒരേ സമയം നിലവിലിരിക്കാൻ കഴിയില്ല. ഈ അടയാളങ്ങൾ മുഖേന സന്ദേശം അയക്കുന്നത് ഓടിക്കാൻ കഴിയും എന്നൊരാളും അത് ഓടിക്കാൻ കഴിയില്ലെന്ന് വേറൊരാളും പറയുന്ന ഒരു നിയമം നിങ്ങൾക്കുണ്ടായിരിക്കാൻ കഴിയില്ല. ഒരാൾ ഓടിക്കാമെന്നും ഒരാൾ ഓടിക്കാൻ കഴിയില്ല എന്നും പറയുന്നു. അതിനൊരു നിയമം ഒരു സമയത്ത് മാത്രമേ കഴിയുള്ളൂ. ഒരുപക്ഷെ ഒരു വട്ടം നിങ്ങൾക്ക് അതിൽ കൂടെ പോകാൻ കഴിയുന്നിരിക്കാം, ജാഗ്രതയോടെ അതിൽ കൂടെ പോയെന്നിരിക്കാം. എന്നാൽ ഈ പ്രാവശ്യം അത് ചുവപ്പാകുന്നു, നിർത്തുക. മനസ്സിലായില്ലേ? അതിനാൽ രണ്ട് നിയമങ്ങൾക്ക് ഒരേ സമയം നിലവിലായിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, എന്റെ വിചാരങ്ങൾ നിങ്ങളോടുള്ളത് അത് വേദനയും കഷ്ടവും ക്ലേശവും എടുക്കുമെന്നുള്ളതാണ്. ആ പരീശന്മാർ എങ്ങനെ ന്യായപ്രമാണത്തിന് മരിച്ചിരുന്നു എന്ന് നോക്കുക. അത് വേദനയിൽ കൂടെയും കഷ്ടത്തിൽ കൂടെയും ക്ലേശത്തിൽ കൂടെയും ആയിരുന്നു. എന്നാൽ അത് അപ്രകാരമായിരിക്കണം. ഇപ്പോൾ ഭൂമിയിൽ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മഴയിൽ കൂടെയാകുന്നു എന്ന് നാം കാണുന്നു. അതൊരു കവി പാടിയതുപോലെ, ഇടിമുഴക്കത്തിന്റെയും പരിപരത്തി ചിതറിയ മേഘങ്ങളുടെയും വയലിൽ അത് ജനിച്ചിരിക്കുന്നു. എന്നാൽ നമുക്ക് ഇടിമുഴക്കവും പരിപരത്തി ചിതറിയ മേഘങ്ങളിലുമില്ലാതെ ഉപ്പുള്ള കടലിൽ നിന്നും ആവിയായി പൊങ്ങി ആകാശത്തോട്ട് പോയി താഴേക്ക് വരുന്ന ഈ മഴത്തുള്ളികൾ ജനിക്കുകയില്ല. അതിനുവേണ്ടി ഇടിമുഴക്കവും കൊള്ളിയാനും പരുഷമായ മേഘങ്ങളിലും ഭീതിപ്പെടുത്തുന്ന ഈ കാര്യങ്ങളും പൂവിതൾ പോലെ മൃദുവായ ഈ മഴത്തുള്ളികളെ കൊണ്ടുവരുന്നതിനാവശ്യമാകുന്നു. വേദനയിൽ കൂടെ ജന്മം നടക്കുന്നു, അതിനുവേണ്ടി മരണമെടുക്കുന്നു. അങ്ങനെ മേഘങ്ങൾ മരിക്കുമ്പോൾ മഴ ജനിക്കുന്നു. കാരണം മഴ മേഘത്തിന്റെ ഭാഗമാകുന്നു. ഒന്ന് നിലനിൽക്കുന്നതിന് മറ്റൊന്ന് നിർത്തലാകേണ്ടത് ആവശ്യമാകുന്നു. ഇപ്പോൾ ഇവിടെയുള്ള എന്റെ സഹോദരന്മാരിൽ ചിലർക്ക് ഈ ന്യായപ്രമാണത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയും. എനിക്കതിന് കഴിയില്ല. ഇപ്പോൾ മറ്റൊരു തെളിവിനു വേണ്ടി വേറൊരു ചെറിയ കാര്യത്തെ എടുക്കാം. ഏറ്റവും മനോഹരമായ ഒരു പൂവിനെ കുറിച്ച് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മനോഹരമായ പൂവിലൊന്ന് കിഴക്കുള്ള നമ്മുടെ തടാകത്തിലെ താമരയാകുന്നു. നിങ്ങളിൽ എത്ര പേർ താഴ്വരയിലെ താമരയെ കണ്ടിട്ടുണ്ട്? ഓ, എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലെ മറ്റൊന്നില്ല. ഈ താഴ്വരയിലെ താമരയ്ക്ക് അതാകുന്നതിന് വേണ്ടി എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? യേശു അതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. വയലിലെ താമരയെ നിരൂപിപ്പീൻ, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. കാരണം ശലോമോന്റെ മഹത്വവും മനോഹരത്വവും എല്ലാം കൃത്രിമമായിരുന്നു. എന്നാൽ താമര അതിന്റെ മനോഹരതയിൽ, അതിന്റെ തന്നെ ജീവനാണ് അതിനെ സൗന്ദര്യമുള്ളതാക്കി തീർത്തത്. അത് മറ്റെന്തെങ്കിലും കൃത്രിമമായ ചായം പൂശലോ പുരട്ടലോ അല്ല.
are women. I don't think you have to have all this green.
അത് നമ്മുടെ സ്ത്രീകളെ പോലെ നിങ്ങൾക്ക് ഈ കണ്ണിന്റെ മേൽ പച്ചച്ചായവും കണ്ണ് ചിമ്മലുകളും ഇപ്രകാരമുള്ള ഈ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ എല്ലാം കൂടി നിങ്ങളുടെ മുഖത്ത് വാരിക്കൂട്ടിച്ചേർത്ത് നിങ്ങളെ സൗന്ദര്യവതിയാക്കുന്നത് പോലെയല്ല, സൗന്ദര്യം പോലെ തന്നെ അത് ചെയ്യുന്നു. നിങ്ങൾ സ്വൽപ്പം പ്രവൃത്തികൾ 2:4 യോഹന്നാൻ 3:16 എല്ലാം കൂടി കൂട്ടിക്കലർത്തിയാൽ മാക്സ് ഫാക്ടർ ഇതുവരെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതിനെ എല്ലാം കടത്തിവിട്ടു. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും, മറ്റുള്ളവരെല്ലാം സ്നേഹിക്കും, ദൈവവും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കും എന്ന് എനിക്ക് തീർച്ചയാണ്. താമര, അവൻ പറഞ്ഞു, അത് വളരുന്നത് എങ്ങനെയെന്ന് നിരൂപിപ്പീൻ. കഠിനമായ അധ്വാനമാണ് അതിനെ മുകളിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നത്. ഈ ചെറിയ താഴ്വരയിലെ താമര എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് നോക്കൂ. അഴുക്കിലും ചെളിയിലും മണ്ണിലും ചെളിവെള്ളത്തിലും അഴുക്കുവെള്ളത്തിലും കൂടി കടന്നു വരുന്നു. ഇതിലെല്ലാം കൂടി അത് തന്റെ വഴിയെ ആഞ്ഞുകൊണ്ട് ആ ചെറിയ ജീവന്റെ വിത്ത് തവളകളും മറ്റ് ജന്തുക്കളുമുള്ള ഈ കുളത്തിനടിയിൽ നിന്നും അത് സ്വയം പ്രയത്നിച്ച് അതിനെ തന്നെ ഇവയ്ക്കെല്ലാം മുകളിലായി കൊണ്ടുവരുന്നു. എന്നാൽ അത് സൂര്യന്റെ സാന്നിധ്യത്തിൽ എത്തുമ്പോൾ അത് ജനിച്ചിരിക്കുന്നു. ആ ചെറിയ വിത്ത് ജീവനിലേക്ക് പൊട്ടിവിടരുന്നു. ഈ പ്രക്രിയകളിലെല്ലാം കൂടി കടന്നുപോകാതെ അതിനത് ചെയ്യാൻ കഴിയില്ല. അതിൽ കൂടെ തന്നെ അതിന് വരേണ്ടിയിരിക്കുന്നു. അതാണ് അതിനെ അപ്രകാരമാക്കുന്നത്. കൂടാതെ സൂര്യൻ തന്നെ സ്വയം അതിനെ മുകളിലേക്ക് ആകർഷിക്കുന്നു. ഈ ചെളിവെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും അത് മുഴുവനായി മുകളിലെത്തുമ്പോൾ പിന്നെ അത് അത്രയും സന്തോഷവാനാകുന്നു. പിന്നെ അതിന്റെ ജീവനെ അത് സ്വതന്ത്രമായി നൽകുന്നു. അതിനെ ആകർഷിക്കുന്ന സൂര്യന്റെ സന്നിധിയിൽ അത് എത്തിക്കഴിയുമ്പോൾ പിന്നെ അതൊരു മനോഹരമായ ജീവനാകുന്നു. അത് ക്രിസ്തീയ ജീവിതത്തിന്റെ മനോഹരമായ ഒരു മാതൃകയാണെന്ന് ഞാൻ കരുതുന്നു. എന്തോ ഒന്ന് നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് പുറത്തേക്ക് ആകർഷിച്ചിട്ട് ഒരു ദിവസം നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അവന്റെ സന്നിധിയിലേക്ക് ജനിക്കപ്പെടുന്നു. എത്ര മനോഹരമാകുന്നു. നിങ്ങളതിനെ സഹായിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അതിനെ നശിപ്പിച്ചു കളയും. അതൊരു കോഴിക്കുഞ്ഞ് ജനിക്കുന്നത് പോലെ. നിങ്ങൾക്കറിയാമോ, നിങ്ങളെപ്പോഴെങ്കിലും ഇവയിലൊന്നിനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെറിയ ചുണ്ടിന് മേലെ അതേതൊരു മുട്ടയിൽ നിന്ന് വിരിയുന്ന പക്ഷിയുടെയും കാര്യമാകുന്നു. അത് വളരുമ്പോൾ അത് ഈ പഴയ മുട്ടത്തോടാകുന്നു. ഈ മുട്ടയുടെ അകത്തെ പഴയ ഭാഗങ്ങളെല്ലാം അഴുകിപ്പോകേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഈ ചെറിയ ചുണ്ടുകൊണ്ട് അത് മുട്ടത്തോടിൽ അത് പൊട്ടുന്നതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുണ്ടുന്നു. നാം അതിനെ, ഞാൻ കടന്നു വന്നിട്ടുള്ള കെൻഡുക്കിയിൽ, അതിന്റെ വഴി അത് തേടുന്നു എന്ന് വിളിക്കുന്നു. അതിന്റെ വഴി അത് തേടുകയാണ്. ഇതിലും നല്ല വേറൊരു വഴിയും അവർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നോക്കൂ, എന്തുകൊണ്ടാണ്? ഇത് ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട വഴിയാകുന്നു. നിങ്ങളതിനെ സഹായിക്കാൻ ശ്രമിച്ചാൽ അത് ചത്തുപോകും. അതിന്റെ മേലെ നിന്ന് മുട്ടത്തോടെടുത്ത് മാറ്റിയാൽ അത് ചത്തുപോകും. നോക്കൂ, അതിന് സ്വയം പരിശ്രമിച്ച് ക്ലേശിച്ച് പൊട്ടിച്ച് പുറത്തു വരേണ്ടിയിരിക്കുന്നു. അപ്രകാരമാണ് ഒരു ക്രിസ്ത്യാനിക്ക് ചെയ്യേണ്ടത്. ഇതാരെങ്കിലും നിങ്ങളുടെ കൈപിടിച്ച് കുലുക്കി നിങ്ങളെ അകത്തേക്ക് കൊണ്ടുപോകുകയല്ല, നിങ്ങൾ ചത്ത് അഴുകി ദൈവരാജ്യത്തിൽ ജനിക്കുന്നതുവരെ അവിടെ കിടക്കേണ്ടിയിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട വഴിയാകുന്നു. നിങ്ങളൊരു പുസ്തകത്താലോ കൈപിടിച്ച് കുലുക്കുന്നതിനാലോ ചേരുന്നതിനാലോ തള്ളുന്നതിനാലോ വലിക്കുന്നതിനാലോ അകത്ത് കിടക്കുന്നില്ല. നിങ്ങൾക്ക് വളരെ സാധാരണയായി ആ പഴയ തോടിൽ നിന്നും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, അതിലും മറ്റൊരു നല്ല വഴി അവർ ഒരിക്കലും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു കുഞ്ഞിന് അതിനുവേണ്ടി കാര്യങ്ങൾ ലഭിക്കുന്നതിന് ദൈവത്തിന്റെ മാർഗത്തിന് പുറമെ മറ്റ് യാതൊരു വഴിയും അവർ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കൊച്ചുകുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അതിന്റെ തൊട്ടിലിന് പിന്നിലായി ഒരു മണി വെച്ചിട്ട് നിങ്ങൾ അതിനോട് പറയുകയാണ്, എന്റെ കൊച്ചുമോനെ, ഞാനൊരു വേദശാസ്ത്ര പണ്ഡിതനാകുന്നു. ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്നുള്ളതിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ്, നീ ഒരു ആധുനിക കുഞ്ഞാകുന്നു. നീ ഒരു ആധുനിക രീതിയിലുള്ള വീട്ടിൽ ആധുനിക മാതാപിതാക്കന്മാർക്ക് ജനിച്ചിരിക്കുന്ന കുട്ടിയാകുന്നു. നിനക്ക് വിശക്കിയോ നിന്റെ മാതാവിന്റെയോ അല്ലെങ്കിൽ എന്റെയോ ആവശ്യമുണ്ടായാൽ നീ ഈ മണിയടിച്ചാൽ മാത്രം മതി. അതൊരിക്കലും പ്രാവർത്തികമാകുകയില്ല. ആ കുഞ്ഞിനു വേണ്ടിയ കാര്യങ്ങൾ അതിന് ലഭിക്കുന്നതിനുള്ള ഏക വഴി എന്നത് അതിനുവേണ്ടി കരയുക മാത്രമാണ്. അതാണ് ദൈവത്തിന്റെ വഴി. അപ്രകാരം തന്നെയാണ് നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ടി കരയുക മാത്രമാണ്. നിലവിളിച്ച് കരയുക, നാണക്കെടരുത്. പറയൂ, ഞാൻ ദൈവത്തിനായി വിശക്കുന്നു. നിങ്ങളുടെ ചുറ്റുമായി പാസ്റ്റർമാരും മൂപ്പന്മാരും എന്ത് തന്നെയായാലും കാര്യമാക്കരുത്. എങ്ങനെയായാലും നിലവിളിക്കൂ. ജോൺസ് അവിടെ ഇരിക്കുന്നു. എന്ത് വ്യത്യാസമാണ് അത് ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് സഹായം കിട്ടുന്നതുവരെ, നിങ്ങൾക്കത് കിട്ടുന്നതുവരെ ആ ഒരു വഴി മാത്രമാണ് അവിടെ ഉള്ളത്. നിലവിളിക്കുക. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അതിനെപ്പറ്റി നമ്മെ പഠിപ്പിച്ചിരുന്നു. അത് അനീതിയുള്ള ന്യായാധിപനെ കുറിച്ചായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ചെറിയ മഞ്ഞുതുള്ളി. അതിന്റെ പ്രമാണസൂത്രം എനിക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അതിന്റെ ശാസ്ത്രം, ഇവിടെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയെ ഞാൻ പറയാൻ പോവുകയാണ്. അതൊരുപക്ഷെ രാത്രിയിൽ എന്തോ ചില അന്തരീക്ഷത്തിൽ ഞെരുങ്ങിക്കൂടി വന്ന് ഭൂമിയിലേക്ക് വീഴുന്നതാണ്. അതങ്ങനെ ചെയ്യുമ്പോൾ അത് രാത്രിയിൽ ജനിക്കുകയാണ്. എന്നാൽ രാവിലെ ഒരു ചെറിയ പുല്ലിന്റെ ഇലമേൽ, അല്ലെങ്കിൽ ഒരു തുണിയിടുന്ന അയമേൽ തണുത്ത് വിറച്ച് തൂങ്ങിക്കിടക്കും. എന്നാൽ ഒരുവട്ടം സൂര്യൻ അതിന്മേലൊന്ന് പ്രകാശിക്കട്ടെ, അതിനെത്രമാത്രം സന്തോഷമായിരിക്കുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് തിളങ്ങുകയും തുടിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ആ സൂര്യവെളിച്ചം തന്നെ തിരികെ അതിനെ അത് തുടങ്ങിയ സ്ഥാനത്തേക്ക് എത്തിച്ചേർക്കുമെന്ന് അതറിയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ ജനിക്കപ്പെട്ട ഓരോ പുരുഷനും സ്ത്രീയും അതുപോലെയാകുന്നു. വെളിച്ചം നമ്മുടെ മേൽ പതിക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്തോ ഉണ്ടായിട്ട് നാം സന്തോഷിക്കുന്നു. കാരണം നാം എവിടെ നിന്ന് വന്നുവോ അവിടേക്ക്, ദൈവത്തിന്റെ മാർവിലേക്ക് നാം തിരികെ പോകുകയാണ് എന്ന് നാം അറിയുന്നു. സൂര്യൻ അതിന്മേൽ പതിക്കുമ്പോൾ സന്തോഷത്താൽ അത് തിളങ്ങുന്നു. തീർച്ചയായും, കാരണം അത് വന്നിടത്തേക്ക് അത് തിരികെ പോകുന്നു എന്നറിയുന്നു. ചെറിയ പരുക്കമായ കാര്യങ്ങളാകുന്നു, നമുക്കതുമായി തുടരാൻ കഴിയും. എന്നാൽ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാം. പഴയ വിത്തിൽ നിന്ന് പുതിയ വിത്തിന് വരാൻ കഴിയുന്നതിന് മുമ്പ് പഴയ വിത്ത് പൂർണ്ണമായും അഴുകിയിരിക്കണം എന്ന് നാം അറിയുന്നു. വിത്ത് ചാകുക മാത്രമല്ല, എന്നാൽ ചത്തതിന് ശേഷം അഴുകിയിരിക്കണം. അത് സത്യമാണെന്ന് നാം അറിയുന്നു. പുതിയ ജനനത്തിലും അതേ കാര്യം തന്നെയാകുന്നു. നാം ഒരിക്കലും പിന്നോട്ട് പോകുന്നില്ല, എന്നാൽ നാം വീണ്ടും ജനിച്ച ശേഷം മുന്നോട്ട് പോകുന്നു.
And that's why I think today we have so many not so many rather
ആ കാരണത്താലാണ് ഇന്ന് നമുക്ക് ധാരാളം, അത്രയും ധാരാളമില്ല എന്ന് പറയുന്നതാണ് ശരി. യഥാർത്ഥമായ പുതിയ ജനനങ്ങളില്ലാത്തത്. വിത്ത് ഒരുപക്ഷെ വചനവുമായിട്ടോ വ്യക്തിയുമായിട്ടോ സഹതപിച്ചിട്ട് അവർ കിടക്കുന്ന പഴയ സമ്പ്രദായത്തിൽ നിന്നും അഴുകിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവർ അതിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല. അവർ പഴയ സമ്പ്രദായത്തിൽ തന്നെ നിന്നുകൊണ്ട് പുതിയ ജന്മത്തെയും ഈ കാലത്തെ സന്ദേശവും അവകാശപ്പെടാൻ ആഗ്രഹിക്കുന്നു. നാം അത് ലൂഥറിന്റെയും വെസ്ലിയുടെയും പെന്തിക്കോസ്തിന്റെയും മറ്റെല്ലാ കാലങ്ങളിലും കണ്ടുപിടിച്ചിരിക്കുന്നു. അവർ ഇപ്പോഴും പഴയ സമ്പ്രദായത്തെ തന്നെ പിടിച്ചുകൊണ്ട് ഇതിനെ അവകാശപ്പെടാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പഴയ സമ്പ്രദായകാലം പുതിയതിനെ കൊണ്ടുവരുന്നതിനു വേണ്ടി ചത്ത് അഴുകിയിരിക്കണം. അവർ ഇപ്പോഴും തൂങ്ങിപ്പിടിച്ചു കിടക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, ഈ പഴയ സമ്പ്രദായം മരിച്ചതാണെന്ന് അവർക്കറിയാം. എന്നാൽ അവർ അതിൽ നിന്നും അഴുകി മാറാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അഴുകുക എന്ന് വെച്ചാൽ വാസ്തവമായും ഇല്ലാതാകുക എന്നാകുന്നു. അവർ പുതുതായി ജനിച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ അതൊരു അടയാളം മാത്രമായ ഏക അവകാശമാകുന്നു. അഴുകൽ പുതിയ ജനനത്തെ കൊണ്ടുവരുന്നു. നാം മറ്റുള്ള കാലഘട്ടങ്ങളിൽ ചെയ്തതുപോലെ, വെസ്ലിയുടെയും മറ്റും കാലഘട്ടങ്ങളിൽ ചെയ്തതുപോലെ അഴുകി മാറേണ്ടിയിരിക്കുന്നു. എന്നാൽ അതിനുശേഷമുള്ള കാര്യം എന്താണെന്നാൽ പുതിയ ജനനം ജനിക്കുന്നു എന്നതാണ്. വെസ്ലി അല്ലെങ്കിൽ ലൂഥർ ഒറ്റ വചനത്താൽ വന്നിരുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എങ്കിൽ അവൻ ആ പഴയ സമ്പ്രദായത്തിൽ ഇനിയും തൂങ്ങിക്കിടക്കാൻ കഴിയുകയില്ല. അതിൽ നിന്നും കടന്നുവരേണ്ടിയിരിക്കുന്നു. കാൽവനിസ്റ്റുകാർക്ക് ആംഗ്ലിക്കൻ സഭയെ അതുപോലൊരു അവസ്ഥയിൽ കാൽവനിസ്റ്റുകാരുടെ ഉപദേശത്തിനടിയിൽ കിട്ടിയപ്പോൾ ദൈവം ഒരു അർമേനിയൻ ഉപദേശം ഉയർത്തി. അത് ജോൺ വെസ്ലി ആയിരുന്നു. പുതിയതിന് വരുന്നതിനു വേണ്ടി പഴയ സമ്പ്രദായത്തിന് മരിക്കേണ്ടിയിരുന്നു. വെസ്ലിയുടെ കാലഘട്ടം തീർന്നപ്പോൾ അതോടൊപ്പമുള്ള ചെറിയ സഭാ കാലഘട്ടങ്ങളും അല്ലെങ്കിൽ തണ്ടിൽ നിന്ന് വിടർന്ന ഇതളുകളും മറ്റും അത് വെസ്ലിയുടെ സമയത്തായിരുന്നു. കൃപാവരങ്ങളുടെ യഥാസ്ഥാനത്ത് അക്കലമായി പെന്തിക്കോസ് കടന്നു വന്നപ്പോൾ അവർ ബാപ്റ്റിസ്റ്റിൽ നിന്നും പ്രസ്ബിറ്റേറിയൻ, പിൽഗ്രിം ഹോളിനസ്, നാസറീൻസ്, ക്രിസ്തു സഭ, അങ്ങനെ പേരിന് വിളിക്കപ്പെടുന്ന ഈ സഭകളിൽ നിന്നും കടന്നു വന്നിരുന്നു. അവർക്ക് പുതിയ ജനനത്തിനു വേണ്ടി അതിൽ നിന്നും പുറത്തു വരികയും അതിൽ നിന്നും അഴുകി മാറുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. നിങ്ങളെ എല്ലായ്പ്പോഴും മതഭ്രാന്തനാണെന്ന് വിളിക്കുന്നു. എന്നാൽ അതൊരിക്കൽ പൗലോസ് അവകാശപ്പെട്ടിരുന്ന ഒരു കാര്യത്തിൽ നിന്നും അഴുകിപ്പോയതുപോലെയാകുന്നു. അവൻ പറഞ്ഞു, മതഭേദം എന്നിവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്നു, മതഭേദം എന്ന് പറയപ്പെടുന്ന മാർഗം. നോക്കൂ, അവൻ പുതിയ ജീവനെ സ്വീകരിച്ചു. അതായത് പഴയ നിയമം പുതിയതിന് ജനനം നൽകി. അതിനുവേണ്ടി അവന് പഴയതിൽ നിന്നും അഴുകി മാറിയിട്ട് അതൊരു നിഴൽ മാത്രമായി നിൽക്കുന്നു. അവിടെ തന്നെയാണ് ഇപ്പോൾ നാം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഒന്ന് സഹിക്കുക. എന്നാൽ ഇതാകുന്നു എന്റെ ആശയം. സഭകൾ അത്രയും സാമ്പ്രതികമായിട്ട് നിങ്ങൾ അതിലൊന്നിൽ അവകാശപ്പെടാതെ അതിൽ കടക്കുവാൻ പോലും കഴിയുകയില്ല. നിങ്ങൾക്കൊരു കൂട്ടായ്മയുടെ കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചറിയൽ അവിടെ ഉണ്ടായിരിക്കണം. ഇത് വിശ്വസിക്കുന്നതിൽ കൂടെ എനിക്ക് തുറക്കപ്പെട്ട ഒരേ ഒരു വാതിൽ ഈ വ്യവസായക്കാരായ മനുഷ്യരുടേതാകുന്നു. അവർ ഒരു മതസംഘടനയല്ലാതിരിക്കുന്നിടത്തോളം കാലം എനിക്ക് അവരോടൊപ്പം പോകാൻ കഴിയും. എന്നാൽ അതെന്റെ ഹൃദയത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്ന് ഞാൻ അനുഭവപ്പെടുന്ന ഈ സന്ദേശത്തെ കൊണ്ടെത്തിക്കുന്നതിനാകുന്നു. എന്നാൽ ഇതത്രയും സാമ്പ്രദായികപരമായിരിക്കുന്നു. പെന്തിക്കോസ്തുകാരായ നിങ്ങൾ ജനങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. പെന്തിക്കോസ്ത് എങ്ങനെയായാലും ഒരു മതസംഘടനയല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങനെ വിളിക്കുന്നു. പെന്തിക്കോസ്ത് ഒരനുഭവമാകുന്നു, ഒരു സഭാ സംഘടനയല്ല. എന്നാൽ ഇതിന്റെ കാര്യം എന്താണെന്ന് നോക്കിയാൽ വളരെ ആളുകൾക്ക് ഇത് കഠിനമായ കാര്യമാകുന്നു. അവർ അതിലേക്ക് നോക്കിയിട്ട് അത് വിശ്വസിച്ചിട്ട് അത് ദൈവത്താൽ അത്രമാത്രം താരതമ്യപ്പെട്ട് വചനത്തിൽ അത് കണ്ടിട്ടും നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അഴുകിപ്പോകാൻ അത്രമാത്രം കട്ടിയാകുന്നു. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ജീവിക്കാനുള്ള ആഹാരം എവിടെ കിട്ടും? ദൈവം നിങ്ങളുടെ ഭക്ഷണമാകുന്നു. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയുള്ള കാര്യം ദൈവമാകുന്നു. മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഞാൻ അതിപ്രകാരം വിട്ടുകളയാണ്. ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമുക്കൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ലഭിക്കുമെന്ന് ദൈവത്തിന്റെ പ്രവാചകന്മാരാൽ നമ്മയോട് പറയപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു തിരുവെഴുത്ത് ആവശ്യമെങ്കിൽ അത് വെളിപാട് 21 ആകുന്നു. എനിക്കത് വായിക്കാൻ കഴിയും, അതിവിടെയുണ്ട്. യോഹന്നാൻ പറഞ്ഞു, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, അതൊഴിഞ്ഞുപോയി. നമുക്കൊരു പുതിയ ഭൂമി ലഭിക്കണമെങ്കിൽ പഴയ ഭൂമിക്കും പുതിയ ഭൂമിക്കും ഒരേ സമയത്ത് നിലവിലായിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പുതിയ ലോകവും പഴയ ലോകവും ഒരേ സമയത്ത് നിലവിലായിരിക്കാൻ കഴിയില്ല. ഒരേ സമയത്ത് രണ്ട് ലോക നിയമങ്ങൾക്ക് നിലവിലായിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ പുതിയ ലോകത്തെ കിട്ടുന്നതിന് പഴയതിന് മരിക്കേണ്ടിയിരിക്കുന്നു. പഴയതിന് മരിക്കണമെങ്കിൽ ഇപ്പോൾ അത് പുതിയതിന് വേണ്ടി പ്രസവ വേദന കൊടുക്കുന്നു. പ്രസവ വേദനയുള്ള ഒരു രോഗിയെ പരിശോധിക്കാൻ ഒരു ഡോക്ടർ പോകുകയാണെങ്കിൽ ഡോക്ടർ ചെയ്യുന്ന ആദ്യത്തെ കാര്യങ്ങളിലൊന്ന്, ഞാനിത് പറയുന്നത് എനിക്കറിയാവുന്ന രണ്ടോ മൂന്നോ നല്ല ക്രിസ്തീയ ഡോക്ടർമാരുടെ സന്നിധിയിൽ വെച്ചാകുന്നു. ഞാൻ നിങ്ങളോട് ഇത് ചോദിക്കുമായിരുന്നു. ആദ്യമായിട്ട് ഡോക്ടർ ചെയ്യുന്ന കാര്യങ്ങളിലൊന്ന്, അദ്ദേഹം ഈ രോഗിയെ ശ്രദ്ധിച്ചിരുന്ന ശേഷം വേദനയുടെ സമയം, പ്രസവ വേദനയുടെ സമയം എടുക്കുക എന്നതാണ്. അദ്ദേഹം വേദനയുടെ സമയം തീരുമാനിക്കുകയും അത് എത്ര അടുത്ത് അടുത്താണെന്ന് നോക്കുകയും ഓരോ സമയത്തും വേദന എത്ര കഠിനമാണെന്നും ശ്രദ്ധിക്കുന്നു. ഒരു സമയത്തെ വേദന മറ്റൊരു വേദനയേക്കാൾ എത്രയധികം കഠിനമാകുന്നു എന്ന് നോക്കുന്നു. അടുത്തത് കൂടുതൽ കഠിനമാകുകയും കൂടുതൽ അടുപ്പിച്ചടുപ്പിച്ചാകുകയും ചെയ്യുന്നു. അപ്രകാരമാണ് അദ്ദേഹം പ്രസവ വേദനയാൽ രോഗനിർണയം നടത്തുന്നത്. അത് പ്രസവ വേദനയാലാകുന്നു. ലോകത്തിന് ഒരു പുതിയ ലോകത്തിന് വേണ്ടി ജനനം നൽകണമെങ്കിൽ നമുക്ക് ഭൂമിയിലായിരിക്കുന്ന ചില പ്രസവ വേദനകളെ ഒന്ന് പരിശോധിച്ചു നോക്കാം. അപ്പോൾ നാം ഏകദേശം ഏത് ദിവസമാണെന്നും എത്രയും ദൂരം അവൾ തന്റെ പ്രസവ വേദനയിലായിരിക്കുന്നുവെന്നും കാണാൻ കഴിയും. ആദ്യത്തെ ലോകമഹായുദ്ധം വളരെ വലിയ പ്രസവ വേദന കാണിച്ചിട്ടുണ്ട്. അത് അവൾ പ്രസവത്തിനായി പോയിരുന്നതിന്റെ ആദ്യത്തെ പ്രസവ വേദനയെ കാണിച്ചിരിക്കുന്നു. അവളുടെ ആ സമയത്തിന്റെ കാരണത്താൽ നാം ബോംബുകളും യന്ത്രത്തോക്കുകളും വിഷവാതകങ്ങളും ഉപയോഗിച്ചിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടാകും. ഒരുപക്ഷെ നിങ്ങളിൽ അധികം പേർക്ക് അത് ഓർക്കാൻ കഴിയുന്നുണ്ടായിരിക്കില്ല. ഞാൻ ഏകദേശം 8 വയസ്സ് പ്രായമുള്ള കുട്ടിയായിരുന്നു. എന്നാൽ അവർ തൊല്ലിപൊള്ളിക്കുന്ന വിഷവാതകത്തെക്കുറിച്ചും ക്ലോറിൻ വിഷവാതകത്തെക്കുറിച്ചും മറ്റും അവർ സംസാരിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു. അതെപ്രകാരം തുടങ്ങുമെന്നും അത് ഭൂമിയെ മുഴുവൻ കത്തിച്ചു കളയുമെന്നും അതെല്ലാ മനുഷ്യരെയും കൊന്നുകളയുമെന്നും അവർ പറഞ്ഞിരുന്നു. അത് പൊട്ടിപ്പുറപ്പെടുന്നതുപോലെ ഒന്നാകാനിടയുണ്ട്. അതിന്റെ കാറ്റ് ഭൂമിയിൽ ആഞ്ഞടിച്ചിരിക്കുന്നു. ഈ വിഷവാതകത്തിന്റെ വലിയ മാരകായുധത്തെക്കുറിച്ച് എല്ലാവരും മരിക്കുമെന്ന് ഭയപ്പെട്ടിരുന്നു. ഭൂമി അതിൽ കൂടെ കടന്നുപോയിട്ട് അതിന്റെ ആദ്യത്തെ പ്രസവ വേദനയായിരുന്നു. നമുക്ക് രണ്ടാമതൊരു യുദ്ധമുണ്ടായിട്ട് അത് രണ്ടാം ലോകമഹായുദ്ധമായിട്ട് ഭൂമിക്ക് അതിന്റെ വേദന കൂടുതൽ വലുതായിരുന്നു. ഭൂമിയുടെ പ്രസവ വേദന എല്ലാ സമയത്തും കൂടുതൽ രൂക്ഷമായിരുന്നു. ആറ്റം ബോംബിന്റെ ആ സമയത്ത് ഭൂമി മിക്കവാറും നശിച്ചു പോകുമായിരുന്നു. കാരണം അതിനൊരു നഗരം മുഴുവൻ നശിപ്പിക്കാൻ കഴിയുമായിരുന്നു. ആദ്യത്തെ ലോകമഹായുദ്ധത്തിന്റെ വേദനയേക്കാൾ ഇതധികം ഭയങ്കരമായിരുന്നു. കാരണം അത് ഭൂമിയുടെ നശിപ്പിക്കലായിരുന്നു. ഇപ്പോൾ ഭൂമിക്ക് അതിന്റെ വിടുതൽ അടുത്തിരിക്കുന്നു എന്നറിയാം. ആ കാരണത്താലാണ് അവൾ കൂടുതൽ ഭയാശങ്കയോടും സംഭ്രാന്തിയിലുമായിരിക്കുന്നത്. കാരണം ഹൈഡ്രജൻ ബോംബുകളും മിസൈലുകളും ഉണ്ടായിട്ട് അതിന് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയും. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ഭയപ്പെടുന്നു. അതെത്ര ചെറുതായാലും കാര്യമല്ല. അവരുടെ പക്കലെല്ലാം ആ മിസൈലുകൾ ഉണ്ടെന്ന് അവരിൽ ഓരോരുത്തരും അവകാശപ്പെടുന്നു. അവർക്ക് ശൂന്യാകാശത്തിൽ കൂടെ അവയെ നിയന്ത്രിച്ചിട്ട് അവർ ആഗ്രഹിക്കുന്ന എവിടെയും അവയെ വിക്ഷേപിക്കാൻ കഴിയും. റഷ്യ കഴിഞ്ഞ ദിവസം ഞാൻ വാർത്തയിൽ കേട്ടിരുന്നു, അവർക്ക് ഈ ദേശത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ട് അവരുടെ രാജ്യത്തെ ആറ്റം ബോംബ് തകർക്കാതെ കാത്തുസൂക്ഷിക്കാൻ കഴിയുമെന്ന് അവകാശപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. എല്ലാവരും ഈ അവകാശവാദങ്ങൾ നടത്തുന്നു, അങ്ങനെ അതാകുകയുമാകുന്നു. മനുഷ്യരുടെ ശാസ്ത്രം ദൈവത്തിന്റെ വലിയ പരീക്ഷണശാലയിൽ കടന്നിട്ട് അവർ സ്വയം അവരെ തന്നെ നശിപ്പിക്കാൻ പോകുകയാണ്. ദൈവം അനുവദിക്കുകയും എല്ലായ്പ്പോഴും ബുദ്ധി സ്വയം അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം യാതൊന്നും നശിപ്പിക്കുന്നില്ല. മനുഷ്യൻ തന്റെ ബുദ്ധിയാൽ സ്വയം തന്നെ തന്നെ നശിപ്പിക്കുകയും അതാദിയിൽ ചെയ്തതുപോലെ സാത്താന്റെ ബുദ്ധിയെ ദൈവത്തിന്റെ വചനത്തിന് പകരം എടുത്ത് ചെയ്തതുപോലെ ആകുന്നു. ഇപ്പോൾ അവൾക്കത് വിട്ടുകൊടുക്കണമെന്ന് അവൾ അറിയുന്നു. അവൾക്കത് നിലനിൽക്കാൻ കഴിയുകയില്ല. റഷ്യ അവർക്ക് ഈ ദേശത്തെ നശിപ്പിച്ചിട്ട് സ്വയം അവരെ തന്നെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ദേശത്തെ ഇന്ന് തന്നെ തകർക്കാൻ കഴിയും. ഏതൊരു ചെറിയ രാജ്യത്തിനും അതിന് കഴിയും. എന്നാൽ അവർക്ക് പേടിയാണ്. കാരണം ഈ ലോകത്തിന് അതിന്റെ ഭ്രമണപഥത്തിൽ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പിന്നെ നിൽക്കാൻ കഴിയില്ല എന്നവർ അറിയുന്നു. അതുകൊണ്ട് ഭൂമിക്ക് അതിന്റെ പ്രസവ വേദന അത്രയും ഭയങ്കരമാണെന്ന് അവൾ അറിഞ്ഞിട്ട് ഭൂമിക്ക് നശിച്ചു പോകേണ്ടിയിരിക്കുന്നു. ഉടനെ തന്നെ ഒരു പുതിയ ജനനം ഉണ്ടാകാൻ പോകുന്നു. ഞാൻ അതിന് നന്ദിയുള്ളവനാകുന്നു. ഞാൻ ഇതിനെ കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നു. മരണത്തിന്റെയും ദുഃഖത്തിന്റെയും എല്ലാവിധത്തിലുള്ള പൊരുത്തക്കേടിന്റെയും സ്ഥലമാണിതെന്ന് എല്ലാവർക്കും അറിയാം. അവൾ നശിച്ചു പോകുമെന്നറിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ആ സമയം അടുത്തിരിക്കുന്നതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. യോഹന്നാൻ പറഞ്ഞതുപോലെ, ആമേൻ, കർത്താവായ യേശുവേ വരണമേ. ഇപ്പോൾ അവൾ അഴുകിയിരിക്കണം. തീർച്ചയായും അത് ഞാൻ പറഞ്ഞിരുന്നതുപോലെ പുതിയ ജനനം നൽകുന്നതിനായിട്ടാകുന്നു. അവൾ എന്തായിട്ടാണ് അഴുകിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക എന്റെ സഹോദരന്മാരെ, അവൾ പരിപൂർണമായും അഴുകിയിരിക്കുന്നു. അവളുടെ രാഷ്ട്രീയവും സമ്പ്രദായങ്ങളും അതിന് കഴിയാവുന്നിടത്തോളം അഴുകിയിരിക്കുന്നു. അവളുടെ ലോക സമ്പ്രദായത്തിന് യാതൊരു ഉറപ്പുമില്ല. അതവളുടെ രാഷ്ട്രീയമായാലും മതരാഷ്ട്രീയമായാലും അതിൽ യാതൊരു ഉറപ്പുമില്ല. ഒരാൾ പറയുന്നു, ഞാൻ ജനാധിപത്യക്കാരൻ, ഞാനൊരു പ്രജാധിപത്യക്കാരൻ, ഞാൻ മെത്തഡിസ്റ്റ് ആകുന്നു, ഞാൻ ബാപ്റ്റിസ്റ്റ് ആകുന്നു. എന്തുകൊണ്ടാണെന്നാൽ അതിന്റെ മുഴുവൻ കാര്യവും അതിന്റെ വേര് വരെ അഴുകിയിരിക്കുന്നു. എന്തോ ഒന്ന് നശിച്ചു പോകേണ്ടതിനായിട്ടുണ്ട്. അവൾക്ക് നിൽക്കാൻ കഴിയില്ല. നിങ്ങളൊരു ജോർജ് വാഷിംഗ്ടണിനെയോ ഒരു അബ്രഹാം ലിങ്കണിനെയോ അമേരിക്കൻ ഐക്യനാട്ടിലെ ഓരോ രാജ്യങ്ങളിൽ നിയമിച്ചാലും അതപ്പോഴും തിരിച്ചു വരികയില്ല. അത് വീണ്ടെടുക്കലിനും അപ്പുറത്താകുന്നു. ഒരു കാര്യം മാത്രമേ അതിനെ സഹായിക്കാനേ കഴിയുകയുള്ളൂ. അത് സൃഷ്ടികർത്താവിന്റെ വരവാകുന്നു. ആമേൻ. അവൾ നശിച്ചു പോകുമെന്ന് അവൾക്കറിയാം. അവൾ വേദനയിലും ഞരക്കത്തിലുമാണ്. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഒന്ന് ഈ വഴിക്ക് നോക്കുന്നു, ഒന്ന് ആ വഴിക്ക് നോക്കുന്നു. അങ്ങനെ എല്ലാമായിട്ട് ഒന്ന് മറ്റൊന്നിനെ ഭയപ്പെട്ടിരിക്കുന്നു. ഒന്ന് എന്തോ ചെയ്യാൻ ശ്രമിച്ചിട്ട് മറ്റതിനെ നശിപ്പിക്കുന്നു. ഒന്ന് മറ്റൊന്നിന് വിരുദ്ധമായിട്ട് അതിനെ നശിപ്പിക്കുന്നു. അങ്ങനെ അത് പാപികളായ മനുഷ്യരുടെ കൈകളിൽ എത്തുന്നതുവരെ അവർക്ക് ലോകത്തെ 5 നിമിഷങ്ങൾക്കുള്ളിൽ നശിപ്പിച്ചു കളയാൻ കഴിയും. നോക്കൂ. അതുകൊണ്ട് അവൾക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് അവൾക്കറിയാം. അവൾക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് ജനങ്ങൾക്കറിയാം. ലോകമതറിയുകയും അത് സംഭവിക്കാൻ പോകുകയുമാണ്. കാരണം ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു, അന്നാകാശവും ഭൂമിയും അതിലുള്ള പണികളും എന്തുപോകും. അത് മുഴുവൻ ഒരു പുതുക്കി പണിയലായിരിക്കും. അതിനാൽ ഒരു പുതിയ ലോകത്തിന് ജനിക്കാൻ കഴിയും. ദൈവം അത് പ്രവചിച്ചിരിക്കുന്നു. അവൾ അഴുകിയിരിക്കുന്നു. അവളുടെ സകല സമ്പ്രദായങ്ങളും അഴുകിയിട്ട് അവൾക്കത് അപ്രകാരം ചെയ്യേണ്ടതായിരിക്കുന്നു. ആ കാരണത്താൽ അവൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. അവൾ അത്രമാത്രം ഭയാശങ്കയോട് മുഖം ചുമന്ന് വിഭ്രാന്തിയിലായിരിക്കുന്നു. തീരപ്രദേശങ്ങളിലെ എല്ലായിടത്തും ഭൂമി കുലുക്കവും അലാസ്കയിൽ തിരമാലകളുടെ വേലിയേറ്റം തീരപ്രദേശങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുലുക്കവും ഭൂമി കുലുക്കവും ആകുന്നു. ജനങ്ങൾ എഴുതി ചോദിക്കുന്നു, ഞങ്ങൾ ഇവിടം വിട്ട് പോകണമോ, ഞങ്ങൾ ഇവിടം വിട്ട് പോകണമോ. നോക്കൂ, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സുരക്ഷയുടെ ഒരു മേഖലയുമില്ല. എന്നാൽ ഒന്നുണ്ട്, അത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. സുരക്ഷയുടെ മേഖലയായി ഒരേ ഒരു കാര്യം മാത്രമേയുള്ളൂ, അത് അവനാകുന്നു. അതിന് പുറമെയുള്ളതെല്ലാം നശിച്ചു പോകും. അത് ദൈവം പറഞ്ഞിട്ടുള്ള പ്രകാരം തീർച്ചയാകുന്നു. നമുക്കിപ്പോൾ ഡോക്ടറിന്റെ പുസ്തകത്തിലേക്ക് നോക്കിയിട്ട് അവൾ ഈ അവസ്ഥയിലാണോ എന്ന് നോക്കിയിട്ട് പുതിയ ഭൂമി ജനിക്കുമ്പോൾ ഇതാണോ സംഭവിക്കേണ്ടതായിട്ടുള്ളതെന്ന് നോക്കിക്കാണാം. ഡോക്ടറിന്റെ പുസ്തകത്തിൽ മത്തായി 24, അത് വേദപുസ്തകമാകുന്നു, അവിടെ എന്താണ് പ്രവചിച്ചിട്ടുള്ളതെന്നും അതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നും നോക്കാം. ഒരു കുഞ്ഞു ജനിക്കുമ്പോഴുള്ള ലക്ഷണങ്ങൾ ഡോക്ടർക്ക് അറിയാമെങ്കിൽ ആ കുഞ്ഞു വരുന്ന ആ സമയത്തേക്ക് അദ്ദേഹം എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെക്കുന്നു. കാരണം ആ സമയത്ത് തന്നെ ഈ കുഞ്ഞ് ജനിക്കാൻ പോകുന്നുവെന്ന് അദ്ദേഹം അറിയുന്നു. എന്തുകൊണ്ടാണെന്നാൽ എല്ലാ ലക്ഷണങ്ങളും കണ്ടിരിക്കുന്നു. വെള്ളം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു, രക്തവും വന്നിരിക്കുന്നു. ഇപ്പോൾ സമയമായിരിക്കുന്നു, കുഞ്ഞ് പുറത്തു വരുന്നു, അതിന് ജനിക്കേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെക്കുന്നു. ഈ സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് യേശു കൃത്യമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അവൻ നമ്മോട് മത്തായി 24 സഭ, യഥാർത്ഥ സഭയും മറ്റേ സഭയും, ആത്മീയ സഭയും ശാരീരിക സഭയും രണ്ടും അത്രയും സാമ്യമുണ്ടായിട്ട് കാപട്യക്കാരായിട്ട് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിച്ചു കളയും. അത് നോഹയുടെ കാലത്ത് എങ്ങനെയായിരുന്നു? അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അന്ന് ലോകത്തിലുണ്ടായിരുന്ന ഈ സകല അസാൻമാർഗിക കാര്യങ്ങളും ഇന്ന് നാം കാണുന്നു. വേദപുസ്തകം, ഈ പുസ്തകം, ഡോക്ടറിന്റെ പുസ്തകം അത് സംഭവിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് നാം ഇത് സംഭവിച്ചു കാണുമ്പോൾ ജനനം അടുത്തിരിക്കുന്നു എന്ന് നാം അറിയുന്നു. അത് അപ്രകാരമായിരിക്കണം. അതേ ശ്രീമാൻ, ഇപ്പോൾ നാം അതിനെ കാണുന്നത് ഒരു രാജ്യമായിട്ടല്ല, ഒരു ലോകമായിട്ടാണ്. ഇപ്പോൾ ഇസ്രായേൽ സഭ നമുക്ക് പിന്നോട്ട് പോയി കുറച്ചു നേരത്തേക്ക് അതിനെ തുടങ്ങാം. കഴിയുമെങ്കിൽ അടുത്ത 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കത് തുടരാം. ഈ ഭൂമിയിൽ വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്റെയും കീഴിൽ ഇസ്രായേലിന് പ്രസവവേദന ഉണ്ടായിട്ടുണ്ട്. അവരുടെ സന്ദേശത്തിൽ അവൾക്ക് പ്രസവവേദന ഉണ്ടായിട്ടുണ്ട്. കാരണം അതെന്താണ് ചെയ്തത്? പ്രവാചകന്റെ പക്കൽ വചനമുണ്ടായിരുന്നു. അവൾ അത്രമാത്രം ജീർണത വിതച്ചിട്ട് അവളിൽ തന്നെ വളരെയധികം സാമ്പ്രദായിക മുറകളും മറ്റുമുണ്ടായിട്ട് പ്രവാചകൻ അവളെ അവളുടെ അടിസ്ഥാനത്തിൽ നിന്നും കുലുക്കി മാറ്റി. എല്ലാ മനുഷ്യരാലും അവർ വെറുക്കപ്പെട്ടു. ആ കാരണത്താൽ ദൈവം ഒരു പ്രവാചകനെ അയക്കുമ്പോൾ സഭ സ്വയം പ്രസവവേദനയിലേക്ക് പോകുന്നു. കാരണം പ്രവാചകൻ, യഹോവയുടെ വചനം പ്രവാചകന്റെ അടുക്കൽ, അവന്റെ അടുക്കൽ മാത്രമെത്തുന്നു. അതായത് ആ കാലത്തേക്കുള്ള കൽപ്പിച്ചിട്ടുള്ള വചനം ആ കാലത്തേക്കുള്ള പ്രവാചകനാൽ വെളിപ്പെടുത്തപ്പെടുന്നു. അതെല്ലായ്പ്പോഴും അങ്ങനെയായിരിക്കുന്നു. കൂടാതെ സഭകൾ അവർ വചനത്തിന് ചുറ്റുമായി വളരെയധികം സമ്പ്രദായങ്ങൾ ഉണ്ടാക്കുകയും അവളെ കുലുക്കുന്നവൻ വന്നിട്ട് അതിൽ നിന്നും അവളെ കുലുക്കി മാറ്റുകയും ചെയ്യുന്നു. അവൾക്ക് പ്രസവവേദനയുണ്ടാകുന്നു. എന്തായിരുന്നു അത്? തിരികെ വചനത്തിലേക്ക്, തിരികെ ജീവനിലേക്ക് എത്തുകയാകുന്നു. സമ്പ്രദായങ്ങൾക്ക് ഒരു ജീവനില്ല, ദൈവത്തിന്റെ വചനത്തിന് മാത്രം ജീവനുണ്ടാകുന്നു. അതിന് ചുറ്റുമായി പണിതിരിക്കുന്ന സമ്പ്രദായങ്ങൾക്ക് അതിലും ജീവനില്ല, വചനമാണ് ജീവൻ നൽകുന്നത്. അവന്റെ സന്ദേശം ശേഷിച്ചവരെ തിരികെ വചനത്തിലേക്ക് കുലുക്കി മാറ്റി. ഒരു ചെറിയ കൂട്ടം കടന്നുവന്ന് അത് വിശ്വസിക്കും. ചിലപ്പോൾ അത് നോഹയുടെ കാലത്ത് വരും 8 പേർ മാത്രമായിരുന്നു. എന്നാൽ എങ്ങനെയൊക്കെ ആയാലും ദൈവം ശേഷിച്ചവരെ കുലുക്കി ബാക്കിയുള്ളവരെ കുലുക്കി മാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തു. എല്ലാ കാലഘട്ടങ്ങളിലും കൂടെ അവനത് ചെയ്യുകയും അവസാനം സഭ അവൾക്കൊരു മനുഷ്യപുത്രനെ കൊടുക്കുന്നത് വരെയായിട്ട് ആ മനുഷ്യപുത്രൻ വചനം സ്വയം ജഡമായതാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ ഭൂമിയിൽ തനിക്കെതിരായിട്ട് വന്ന സകല ശക്തിയെയും സകല പിശാചിനെയും തന്റെ പിതാവിന്റെ വചനത്താൽ മാത്രമായി അവൻ പിടിച്ചടക്കി. സാത്താൻ അവന് നൽകിയ സകല പരീക്ഷയെയും അവൻ സാത്താനെ ശാസിച്ചു. അതവന്റെ പക്കലുണ്ടായിരുന്ന തന്റെ സ്വന്തം ശക്തിയാലല്ല, എന്നാൽ ദൈവത്തിന്റെ വചനത്താലായിരുന്നു. ഇതും എഴുതിയിരിക്കുന്നു. കാരണം അവൻ വചനമായിരുന്നു. സാത്താൻ ഹവ്വായ്ക്കെതിരെ പറഞ്ഞു ചെന്നു. അവൾ വചനമായിരുന്നില്ല, അതുകൊണ്ട് അത് പരാജയപ്പെട്ടു. അവൻ മോശയ്ക്കെതിരെ പറഞ്ഞു ചെന്നപ്പോൾ അതേ കാര്യം തന്നെ അവിടെ സംഭവിച്ചു. എന്നാൽ അവൻ ദൈവപുത്രനെതിരായി പറഞ്ഞു വന്നപ്പോൾ അവൻ 10,000 വോൾട്ട് ശക്തിയായിരുന്നു. അത് സാത്താന്റെ മേലുണ്ടായിരുന്ന തൂവലുകളെ പറപ്പിച്ചു കളഞ്ഞു. അവൻ പറഞ്ഞു, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന സകല വചനത്താലും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ അതാ ദൈവപുത്രൻ ജഡമായി വെളിപ്പെട്ടു. ദൈവത്തിന്റെ നിത്യവചനം സ്വയം ജഡമായി ഭൂമിയിൽ വെളിപ്പെട്ട് വചനത്തെ പ്രതിനിധീകരിച്ചു. അപ്രകാരമാണ് അവരുടെ ഹൃദയത്തിൽ എന്തായിരുന്നുവെന്ന് അവൻ അറിയാൻ കഴിഞ്ഞിരുന്നത്. അപ്രകാരമാണ് അവന് ഫിലിപ്പോസ് എവിടെയായിരുന്നുവെന്നും ആരായിരുന്നുവെന്നും പറയാൻ കഴിഞ്ഞത്. ശിമോൻ പത്രോസിനോട് അവൻ ആരായിരുന്നുവെന്ന് പറയാൻ കഴിഞ്ഞു. കിണറ്റുകരയിലെ സ്ത്രീയോട് അവൻ പറഞ്ഞു. എന്തുകൊണ്ടായിരുന്നു? അവൻ വചനമായിരുന്നു. അത് ശരിയാണ്. വേദപുസ്തകം എബ്രായർ 4 അധ്യായത്തിൽ പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അന്ധരായ പരിശുദ്ധന്മാരായ പുരോഹിതന്മാർക്ക് അവൻ വചനം ജഡമായി വെളിപ്പെട്ടതാണെന്ന് കാണാൻ കഴിഞ്ഞില്ല. കാരണം അവർ അവരുടെ പുരോഹിത സമ്പ്രദായത്താൽ പൊതിഞ്ഞു മൂടപ്പെട്ടിരുന്നു. പഴയ സമ്പ്രദായത്തിന് വഴിമാറി കൊടുക്കേണ്ടിയിരുന്നു. അത് വചനമായിരുന്നു. എന്നാൽ എന്താണോ വാഗ്ദത്തം ചെയ്തിരുന്നത് അത് നിറവേറി കഴിഞ്ഞിരുന്നു. അതിനാൽ അത് നിറവേറിയിരിക്കുന്നുവെങ്കിൽ അത് അഴുകിപ്പോയിരിക്കണം. അത് പുറന്തോടാകുന്നു, വിത്ത് മുന്നോട്ട് പോയിരിക്കുന്നു. മോശയ്ക്ക് നോഹയുടെ സന്ദേശത്തെ കൊണ്ടുവരാൻ കഴിയില്ല. യേശുവിന് തന്നെ നോഹയുടെ സന്ദേശത്തെ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അത് മറ്റൊരു കാലമാകുന്നു. പഴയ വിത്ത് ശരിയായിരുന്നു. അത് അതിന്റെ ഉദ്ദേശത്തെ നിർവഹിച്ചിട്ട് ചാവുകയും മുമ്പോട്ട് പോവുകയും ചെയ്തു. അത് പഴയതിൽ നിന്നും പുതിയതിലേക്ക് രൂപമാറ്റമായിട്ട് അവിടെ ജീവനായിരുന്നു. അതാണ് ജനങ്ങളെ വിഷമത്തിലാക്കിയതും അത് തന്നെ ഇന്നും അവരെ വിഷമത്തിലാക്കുന്നു. നാം ഒരു മതിലല്ല പണിയുന്നത്. അത് ലൂഥറിന്റെ സന്ദേശത്തിൽ നിന്ന് തുടങ്ങി നേരെ ഒരു വരിയായിട്ട് വരുന്നത് പോലെ, അല്ലെങ്കിൽ പെന്തിക്കോസ്തിന്റെ സന്ദേശമാകാം. നാം മൂലകൾ തിരിക്കുന്നു. നാം ഒരു കെട്ടിടം പണിയുകയാണ്. ദൈവത്തിന്റെ വചനം അതിന്റെ പ്രഥമ രേഖാരൂപമാകുന്നു. ആർക്കും ഒരു നേർവരി ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ ഒരു മൂല തിരിക്കണമെങ്കിൽ ഒരു കല്ലാശാരിയുടെ ആവശ്യമുണ്ട്. അത് ചെയ്യുന്നതിന് ദൈവത്തിന്റെ ശക്തി ആവശ്യമാകുന്നു. അത് ചെയ്യുന്നതിന് സ്വർഗത്തിൽ നിന്നും അഭിഷിക്തനായ ഒരു വ്യക്തി അതിനുവേണ്ടി അയക്കപ്പെട്ടിരിക്കണം. ഓരോ കാലഘട്ടത്തിലും അതങ്ങനെയായിരുന്നു. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം ആ പ്രവാചകന്മാരിൽ കൂടെ വന്നിട്ട് അവർ ആ മൂലകൾ തിരിക്കുകയും അതിനുവേണ്ട വ്യത്യാസങ്ങൾ വരുത്തുകയും ചെയ്തു. എന്നാൽ കെട്ടിടം പണിക്കാർ ഒരു മതിൽ പണിയാൻ ആഗ്രഹിച്ചിരുന്നു. അതൊരു ഭിത്തിയല്ല, ഓട്ടമല്ല, അതൊരു കെട്ടിടമാകുന്നു. ദൈവത്തിന്റെ കെട്ടിടമാകുന്നു. ഇത് സത്യമാണെന്ന് നാം അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. അതായത് സമ്പ്രദായങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും അഴുകിപ്പോയിരുന്നു. അവർ ഓരോരുത്തരുടെയും സമ്പ്രദായം സഭയെ കൊണ്ടുവരുന്നത് വരെ ചത്ത് അഴുകിപ്പോകേണ്ടിയിരിക്കുന്നു. ആ ജീർണിച്ച അഴുക്കിൽ നിന്നും വചനം സ്വയമായി കടന്നു വന്നു. ദൈവത്തിന്റെ വചനം പ്രവാചകന്മാരുടെ അടുക്കൽ എത്തുന്നു. ഒരിക്കലും പുരോഹിതന്റെ അടുക്കൽ എത്തുന്നില്ല, അത് പ്രവാചകന്മാരുടെ അടുക്കൽ എത്തുന്നു. ശ്രദ്ധിക്കുക, അങ്ങനെ അത് ചെയ്തപ്പോൾ അവസാനം ആ വചനം ഇവിടെ മനുഷ്യ ശരീരമായി ജനിച്ചു. ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി അവനിൽ വസിച്ചു. അവൻ വചനമായിരുന്നു. പ്രവാചകന്മാർ വചനത്തിന്റെ ഭാഗമാകുന്നു. അത് അവരുടെ കാലത്തേക്കുള്ള വചനമാകുന്നു. നാം ഇന്ന് വചനത്തിന്റെ ഭാഗമാകുന്നു. നാം വചനത്തെ പിന്തുടരുന്നു. എന്നാൽ അവൻ വചനത്തിന്റെ സർവസമ്പൂർണതയാകുന്നു. അവൻ വചനമാകുന്നു. അവൻ അവനെ തന്നെ ദൈവത്തോട് സമനാക്കിയെന്ന് അവർ അവനെ കുറ്റപ്പെടുത്തിയപ്പോൾ, കാരണം അവൻ ദൈവപുത്രനായിരുന്നു, അവർ അവനോട് നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ ദേവന്മാർ, പ്രവാചകന്മാർ എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? അവർ ആയിരുന്നു. എങ്കിൽ ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ എന്നെ കുറ്റം വിധിക്കാൻ കഴിയും? അവിടെ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദൈവപുത്രനിൽ ദേഹരൂപമായി വസിച്ചിരുന്നു. അവൻ ദൈവത്തിന്റെ പൂർണ്ണ വെളിപ്പെടുത്തലായിരുന്നു. അതാണ് അവസാനം ഈ പ്രവാചകന്മാർക്കുണ്ടായിരുന്ന പ്രസവ വേദനകൾ. അവർ വചനമായിരിക്കെ അവരിൽ തന്നെ നിറഞ്ഞിരുന്ന വചനത്തിന്റെ സമ്പൂർണതയെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെ അവസാനം സമ്പ്രദായ വ്യവസ്ഥകൾ അഴുകിപ്പോകുകയും വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. അതെപ്രകാരം യാക്കോബിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കുക. അത് യോസഫിൽ എപ്രകാരം കൃത്യമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കുക. അവൻ തന്റെ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു, യാതൊരു കാരണവുമില്ലാതെ സഹോദരന്മാരാൽ വെറുക്കപ്പെടുകയും ചെയ്തു. അവൻ ആത്മീയനായിരുന്നു. അവൻ മുൻകൂട്ടി കാര്യങ്ങൾ പറയാനും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനും കഴിഞ്ഞിരുന്നു. അങ്ങനെ അല്ലാതിരിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. അവൻ ജനിച്ചത് അപ്രകാരമായിരുന്നു. അപ്രകാരം അവൻ മുൻനിർണയിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ തന്റെ സഹോദരന്മാരാൽ വെറുക്കപ്പെടുകയും അവസാനം 30 വെള്ളിക്കാശിന് അവനെ വിൽക്കുകയും ചെയ്തു. മിക്കവാറും 30 വെള്ളിക്കാശ് തന്നെയായിരുന്നു. ദൈവം അവനെ ഉയർത്തി ഭർവാന്റെ വലത്തുഭാഗത്ത് അവനെ ഇരുത്തി. അവൻ ജയിലിലായിരുന്നപ്പോൾ ഒരു പാനപാത്രവാഹകനും അപ്പക്കാരനും ഉണ്ടായിരുന്നു. ഒരുവൻ രക്ഷിക്കപ്പെട്ടു, ഒരുവൻ നഷ്ടപ്പെട്ടു പോയി. യേശു തന്റെ കാരാഗ്രഹത്തിൽ അവൻ കുരിശിന്മേലായിരുന്നപ്പോൾ ഒരുവൻ നഷ്ടപ്പെടുകയും ഒരുവൻ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ശരിക്കും സത്യമാകുന്നു. അതിനുശേഷം അവൻ സ്വർഗത്തോളം ഉയർത്തപ്പെട്ട് ദൈവത്തിന്റെ സിംഹാസനത്തിലിരുന്നു. അവൻ ആ സിംഹാസനം വിട്ട് വരുമ്പോൾ അവിടെ ഒരു ശബ്ദം മുഴങ്ങും, മുട്ടുകുത്തുവീൻ, എല്ലാ നാമും അവനെ ഏറ്റുപറയും. യോസഫ് സിംഹാസനം വിട്ട് മുൻപോട്ട് നീങ്ങിയപ്പോൾ അവിടെ ഒരു കാഹളം മുഴങ്ങി. എല്ലാ മുഴങ്കാലം മടങ്ങിയിട്ട് അവർ യോസഫ് വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം ദൈവത്തിന്റെ വലിയ കാഹളനാദം മുഴങ്ങും, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കും, എല്ലാ മുഴങ്കാലം മടങ്ങും, എല്ലാ നാമും ഈ വചനത്തെ ഏറ്റുപറയും. എന്നാൽ എന്തിനു വേണ്ടിയാണ് അവൻ വരുന്നത്? അവൻ ഇവിടെ എന്തിനു വേണ്ടിയാണ് വരുന്നത്? ശ്രദ്ധിക്കുക, ജഡമായി തീർന്ന ഈ പൂർണ്ണ വചനത്തെ അവൻ വരുന്നു, അവൻ വരുന്നു, അവൻ വരുന്നു എന്ന് പ്രവാചകന്മാർ ശബ്ദം മുഴക്കിയ ആ പ്രസവ വേദനയുടെ കീഴിലായി വന്നു. ഇപ്പോൾ അവൾ 400 വർഷങ്ങളോളം ഒരു പ്രവാചകനെ കൂടാതെ ആയിരുന്നുവെന്ന് മലാക്കി തൊട്ട് യോഹന്നാൻ വരെ ചരിത്ര പ്രകാരവും തിരുവെഴുത്ത് പ്രകാരവുമാകുന്നു. അവർക്ക് വേദശാസ്ത്ര പണ്ഡിതന്മാരും പുരോഹിതന്മാരും പാസ്റ്റർമാരും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് അതുകൂടാതെ 400 വർഷക്കാലത്തോളം കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു എന്ന് ദൈവത്തിൽ നിന്നും നേരിട്ടൊരു സന്ദേശം ലഭിക്കാതെ അവരുടെ സമ്പ്രദായം എത്രമാത്രം അഴുകിയ ഒരു അവസ്ഥയിലായിരുന്നു കാണും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. അങ്ങനെ പുരോഹിതന്മാരും പ്രവാചകന്മാരും എല്ലാം കൂടി ഒരു കുഴഞ്ഞ മറിഞ്ഞ അവസ്ഥയിലായിരുന്നു അവൾ അഴുകിയിരുന്നു. അതിനുശേഷം മലാഖിയുടെ 3 വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഏലിയാവും, മലാഖി 4 അല്ല, മലാഖി 3 ആകുന്നു, കാരണം യേശു അതേ കാര്യം തന്നെ മത്തായിയുടെ 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ കഴുക കണ്ണുകളിന്മേൽ പടലം വീണപ്പോൾ അപ്രകാരം അതിനെ പെമ്പേഴ്സ് ഏർലി ഏജസ് വ്യക്തമാക്കുന്നതായി ഞാൻ വിചാരിക്കുന്നു. അവൻ ചോദിച്ചു, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് പോയി ചോദിപ്പീനെന്ന് പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യോഗത്തിൽ വന്ന് എന്ത് സംഭവിക്കുന്നുവെന്ന് കണ്ടിട്ട് അവനെ ചെന്ന് അറിയിക്കുക, നിങ്ങൾ ചെന്ന് യോഹനാനെ ഇത് അറിയിപ്പീൻ, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അവൻ തിരിഞ്ഞു തന്റെ ശിഷ്യന്മാരെയും അവൻ സംസാരിച്ചുകൊണ്ടിരുന്ന ജനങ്ങളെയും നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ യോഹന്നാനെ കാണാൻ പോയപ്പോൾ നിങ്ങൾ എന്ത് കാണാൻ പോയി? നിങ്ങൾ മാർദ്ദവസ്ത്രം ധരിച്ച ഒരു മനുഷ്യനെ കാണാനാണോ പോയത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെയുള്ളവർ രാജധാനികളിൽ അത്രേ വസിക്കുന്നത്. അവൻ ചോദിച്ചു, നിങ്ങൾ കാറ്റിനാൽ ഉലയുന്ന ഓടയോ കാണാൻ പോയത്? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഓരോ ചെറിയ കാര്യങ്ങളിലും അവൻ കുലുക്കപ്പെട്ട് കണ്ടിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നാൽ ഞങ്ങൾ നിങ്ങൾക്കൊരു മെച്ചമായ ശമ്പളം തരാം. യോഹന്നാൻ അതായിരുന്നില്ല. നിങ്ങൾ ഇതിനും അതിനും എതിരായി പ്രസംഗിക്കയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരാൻ കഴിയും. യോഹന്നാൻ അതായിരുന്നില്ല. പിന്നെ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? ഒരു പ്രവാചകനെയോ? അതെ, പ്രവാചകരിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്കിത് സ്വീകരിക്കാമെങ്കിൽ ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് പ്രവാചകന്മാരാൽ അരുളി ചെയ്തിരിക്കുന്ന ദിവനാകുന്നു. അത് മലാഖി 3:1. അത് മലാഖി 4 അല്ല, അത് വ്യത്യസ്തമാകുന്നു. കാരണം ആ ഏലിയാവ് വന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ ഭൂമി കത്തിനശിക്കും. അപ്പോൾ ദുഷ്ടന്മാർ നീതിമാന്മാരുടെ കാൽ കീഴിൽ വെണ്ണീറായിക്കൊണ്ട് നീതിമാന്മാർ അവരെ ചവിട്ടിക്കളയും. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവന്റെ സന്ദേശം ധാർമ്മികമായ ഉറക്കത്തിൽ നിന്ന് അവരെ അത്രമാത്രം ഉത്തേജിപ്പിച്ചില്ല. അവർ പറഞ്ഞു, ഒരു മതഭ്രാന്തനായ മനുഷ്യൻ അവിടെ എത്തിയിട്ടുണ്ട്, അവനെ വിട്ടുപോകുവിൻ ഉടനെ തന്നെ. അവനെ ഭ്രാന്തനെന്ന് വിളിച്ചു, അവനവിടെ ജനങ്ങളെ വെള്ളത്തിൽ മുക്കിക്കൊള്ളാൻ ശ്രമിക്കുകയാണ്. ആ വയസ്സനായ മനുഷ്യനിൽ യാതൊന്നും തന്നെ ഇല്ല. അവന്റെ പക്കൽ ശരിയായ രീതിയിലുള്ള വസ്ത്രം പോലും ില്ല. അവന്റെ പക്കൽ ഒരാട്ടിൻ തോലാനാണ് അരയിൽ ചുറ്റിയിരിക്കുന്നത്. അവൻ തീരെ പാവപ്പെട്ടവനാകുന്നു. അവൻ ഏത് സെമിനാരിയിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്? എന്ത് കൂട്ടായ്മയുടെ കാർഡാണ് അവന്റെ പക്കലുള്ളത്? അവന്റെ യോഗങ്ങളിൽ പോലും ഞങ്ങൾ സഹകരിക്കുകയില്ല. അവൻ അവിടെ തന്നെ കിടന്ന് പട്ടിണി കിടക്കട്ടെ. ലോകം അതിൽ നിന്നും അധികമൊന്നും മാറിയിട്ടില്ല. അതുപോലെ ലോക സമ്പ്രദായവും മാറിയിട്ടില്ല. എന്നാൽ നാം അവനെ അവിടെ തന്നെ നിൽക്കാൻ വിട്ടുകളയുകയാണ്. നിങ്ങൾക്കറിയാമോ അവൻ എന്തുകൊണ്ടല്ലായിരുന്നുവെന്ന്? ഓർക്കുക, അവന്റെ പിതാവ് ഒരു പുരോഹിതനായിരുന്നു. എന്നാൽ അവന്റെ പിതാവിന്റെ വഴികളെ ആ നാളുകളിൽ അത് മക്കളുടെ ആചാരക്രമമായിരുന്നിട്ടും എന്തുകൊണ്ട് പിന്തുടർന്നില്ല? കാരണം അവന്റെ പക്കൽ മറ്റു ചിലതുണ്ടായിരുന്നു. അതൊരു മഹത്തായ സന്ദേശമായിരുന്നു. അവന് മസീഹായെ പരിചയപ്പെടുത്തി കൊടുക്കണമായിരുന്നു. കാരണം പരിശുദ്ധാത്മാവ് അപ്രകാരം അരുളി ചെയ്തിരുന്നു. ഗബ്രിയേലിന്റെ സന്ദേശത്താൽ അവിടെ കൊരുക്കപ്പെട്ട ആ ചെറിയ ശേഷിപ്പുള്ള കൂട്ടത്തിന് അത് അപ്രകാരമായിരിക്കുമെന്ന് അറിയാമായിരുന്നു. അവൻ 9 വയസ്സുള്ളപ്പോൾ മരുഭൂമിയിലേക്ക് പോയിരുന്നു എന്ന് നമ്മോട് പറയപ്പെട്ടിരിക്കുന്നു. അവന്റെ അമ്മയും അപ്പനും നഷ്ടപ്പെട്ടതിനു ശേഷം അവൻ മരുഭൂമിയിലേക്ക് പോയി. കാരണം അവനത് കൃത്യമായി കേൾക്കണമായിരുന്നു. കാരണം അവരുടെ വലിയ മഹത്തായ വേദശാസ്ത്ര പഠന കെട്ടിടത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടാകും, ഇപ്പോൾ നിങ്ങൾക്കറിയാം, നീ ഒരുവനാണ് മസീഹായെ പ്രഖ്യാപിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, യെശയ്യാവ് നീ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ആ ശബ്ദം നീയാകുന്നു. ഇപ്പോൾ സഹോദരൻ ജോൺസിന് അതിനുവേണ്ടിയ യോഗ്യതകളുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? അവനെ വളരെ എളുപ്പത്തിൽ പ്രേരിപ്പിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അവനൊരിക്കലും അവരുടെ എന്തെങ്കിലും വ്യവസ്ഥകളെ പഠിച്ചിരുന്നില്ല. അവന്റെ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അവൻ മരുഭൂമിയിൽ വസിക്കുന്നതിനായി പോയി. ശ്രദ്ധിക്കുക, അവന്റെ സന്ദേശം ഒരു വേദശാസ്ത്ര പണ്ഡിതന്റെ സന്ദേശത്തെ പോലെ ആയിരുന്നില്ല. അവൻ മാതൃകകളെ ഉപയോഗിച്ചിരുന്നു. അവൻ പറഞ്ഞു, ഓ സർപ്പസന്തതികളെ, ആ സമയത്തെ പുരോഹിതവർഗത്തെ അവൻ പാമ്പുകൾ എന്ന് വിളിച്ചിരുന്നു. ഇത് മരുഭൂമിയിൽ അവൻ കണ്ടിരുന്ന ഏറ്റവും അഴുക്കും പതുങ്ങി നടന്നിരുന്നതുമായ ഒന്ന് അത് പാമ്പുകളായിരുന്നു. അവൻ ഓർത്തു, ഇതെനിക്കറിയാവുന്ന ഏറ്റവും നല്ല മാതൃകയിൽ ഒന്നാകുന്നു. അവൻ പറഞ്ഞു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചതാർ? ഞങ്ങൾ ഇതാണ്, ഞങ്ങൾ അതാണ് എന്ന് പറയുവാൻ തുണിയരുത്. എന്തുകൊണ്ടെന്നാൽ അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്നും മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. ഈ കല്ലുകൾ അതവൻ മരുഭൂമിയിലും അരുവിക്കരയിലും കണ്ടിരുന്നു. കൂടാതെ കോടാലി, അതാണ് അവൻ കാടുകളിൽ ഉപയോഗിച്ചിരുന്നത്. വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു, അതവൻ കാടുകളിൽ കണ്ടിരുന്നതായിരുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം അവന് വേണ്ടതായ വിറക് എവിടെ നിന്ന് കിട്ടിയിരുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു. അവയെല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നു. അതിൽ നിന്ന് തീ കത്തിക്കാനുള്ള വിറകുണ്ടാക്കിയിരുന്നു. നോക്കൂ, അവന്റെ സന്ദേശം പുരോഹിതവർഗത്തിന്റെ സന്ദേശമേ ആയിരുന്നില്ല. അത് പ്രകൃതിയെയും മരുഭൂമിയെയും ചുറ്റിയുള്ളതായിരുന്നു. എന്നാൽ അവന് പ്രഖ്യാപിക്കേണ്ട സന്ദേശം അവന്റെ പക്കൽ ഉണ്ടായിരിക്കുകയും തന്റെ സന്ദേശത്തിൽ നിന്ന് അവൻ അതിനുള്ള വിശ്വാസം ഉണ്ടായിരുന്നിട്ട് അവൻ പറഞ്ഞു, വരുവാനുള്ള മസീഹ അവൻ ഇപ്പോൾ നിങ്ങളുടെ മധ്യത്തിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽക്കുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ തീ കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനം കഴിപ്പിക്കും. യോഹന്നാനെ അതാരാകുന്നു? എനിക്കറിയില്ല. എന്നാൽ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ നദിയിലേക്ക് ഇറങ്ങി വന്നു. അതൊരു സാധാരണക്കാരനെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ വയസ്സായ യോഹന്നാൻ സ്നാപകൻ അവിടെ നിൽക്കുകയായിരുന്നു. ആ അനുഗ്രഹീതനായ പ്രവാചകൻ യോർദാനക്കരയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാനെ, നിനക്കവനെ എങ്ങനെ അറിയാം? മരുഭൂമിയിൽ വെച്ച് എന്നോട് നീ ചെന്ന് വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാമെന്ന് എന്നോട് പറഞ്ഞവൻ ആരുടെ മേൽ ആത്മാവിറങ്ങുന്നത് നീ കാണുന്നുവോ അവൻ തന്റെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അവന്റെ സന്ദേശം ഒരു വേദശാസ്ത്ര നിലപാടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മനുഷ്യനിർമ്മിതമായ മതശാസ്ത്രത്തിൽ നിന്നോ ആയിരുന്നില്ല, അതിന് ദൈവത്തിൽ നിന്നും നേരെ വരേണ്ടിയിരുന്നു. അവന്റെ സന്ദേശം അവരെ അത്രയും പിടിച്ചു കുലുക്കിയില്ല. അവർ വിചാരിച്ചു, അവൻ അത് കണ്ടെന്ന് പറയുന്നു, എനിക്കതിൽ സംശയമുണ്ട്, ഞാൻ നോക്കിയിട്ട് യാതൊന്നും കണ്ടില്ല. ഓ പുരോഹിതന്മാർ പറഞ്ഞു, ഞങ്ങൾക്കതിനെക്കുറിച്ച് യാതൊന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ അവനത് കണ്ടിരുന്നു എന്ന് നാം അറിയുന്നു, തീർച്ചയായും കണ്ടിരുന്നു. എന്നാൽ അതെന്ത് നേടിയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അത് അവരുടെ ഉറക്കത്തിൽ നിന്നും അവരെ ഉത്തേജിപ്പിച്ചില്ല. അവർ അങ്ങനെ തന്നെ തുടരുകയും അവന്റെ തല വെട്ടുകയും അതേപോലെ തന്നെ തുടരുകയും ചെയ്തു. എന്നാൽ അതൊരിക്കലും അവരെ ഉത്തേജിപ്പിച്ചില്ല. എന്നാൽ അത് ശേഷിപ്പുള്ളവരെ കണ്ടെത്തുകയും അത് ജീവൻ അവരിൽ ഉണ്ടായിരുന്നിട്ട് ആ ചെറിയ കൂട്ടമായിരുന്നു. അത് ഹന്നയും സിമയോനും മറ്റു കുറച്ചുപേരും കർത്താവിന്റെ വരവിനായി കാത്തിരുന്നവരായിരുന്നു. ഹന്ന ദേവാലയത്തിൽ അവൾ അന്ധയായിരുന്നു. അവൾ ഒരു പ്രവാചകിയും ദേവാലയത്തിൽ പ്രാർത്ഥനയോടെ കർത്താവിനെ സേവിച്ചുമിരുന്നു. ഒരു ദിവസം അവൾ ആത്മാവിലായിരുന്നപ്പോൾ ഇത് ശിമയോൻ പ്രവചിച്ചിട്ട് പറഞ്ഞു, ഒരു വൃദ്ധനായ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണാതെ നീ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് തന്നോട് അരുളിയിട്ടുള്ളതായി പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, അവരിൽ ചില പുരോഹിതന്മാർ പറഞ്ഞു, പാവം പിടിച്ച മനുഷ്യൻ, സ്വൽപ്പം തലയ്ക്ക് കിറുക്കാണ്. നിങ്ങൾക്കറിയാമോ കാരണം? അയാളുടെ ഒരു കാല് കുഴിയിലേക്കും മറ്റേത് പൊയ്ക്കൊണ്ടുമിരിക്കുന്നു. അയാളെ ഒറ്റയ്ക്ക് വിട്ടേക്കുക. അദ്ദേഹം വൃദ്ധനായ ഒരു മാന്യനാണ്, എന്നാൽ അയാൾക്കൊരുവിധം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന്റെ പക്കൽ എന്താണ് ഉണ്ടായിരുന്നത്? അത് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ടതായിരുന്നു. അത് തന്നെയാണ് ഇന്ന് ഉച്ചനേരം നിങ്ങൾക്കും വെളിപ്പെടുത്തി തരാനിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ചില കാരണത്താൽ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇവിടെയുള്ള പുരോഹിതന്മാരെയും പുരോഹിതവർഗത്തെയും മെത്തഡിസ്റ്റിൽ നിന്നും ബാപ്റ്റിസ്റ്റിൽ നിന്നും കത്തോലിക്കരായ അങ്ങനെ എല്ലാത്തിൽ നിന്നുമുള്ളവരെ നോക്കുക. അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെട്ടു. ആ നാഴിക ഇവിടെയായിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിട്ട് അവർ ഇതിനായി വിശന്ന് കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം, നിങ്ങൾക്കറിയാമോ, ടെലിവിഷൻ അന്ന് ഇല്ലായിരുന്നു. ആ ദിവസത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. അങ്ങനെ അവർ യഹൂദിയുടെ മലഞ്ചെരുവിലായിരുന്നു. അവിടെ ഒരു ബാലൻ പിറന്നു, ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ മറ്റുമായിരുന്നു. എന്നാൽ 8 ദിവസങ്ങൾക്ക് ശേഷം ആ മാതാവ് ഈ ശിശുവിനെ തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്നു. അതൊരു പഴന്തുണിയായിരുന്നു. ആ ശിശുവിനെ പൊതിയുന്നതിന് അവരുടെ പക്കൽ മറ്റു യാതൊന്നുമില്ലായിരുന്നു. അതൊരു കാളയുടെ നുഖത്തിന് കീഴിൽ വയ്ക്കുന്ന ഒരു തുണിയായിരുന്നു. അതായിരുന്നു ആ പഴന്തുണിയെന്ന് എന്നോട് പറയപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇതാ യോസഫും മറ്റുള്ളവരും ആ ശിശുമായി ഇതാ കടന്നു വരുന്നു. അവിടെ തയ്പ്പിച്ച കുഞ്ഞുടുപ്പുകൾ ധരിച്ച കുഞ്ഞുങ്ങളുമായി നിന്നിരുന്ന മാതാക്കൾ അവർ സ്വല്പം വന്ന് അകന്ന് നിന്നിരുന്നതായി ഞാൻ സങ്കല്പിക്കുന്നു. അവർ പറഞ്ഞു കാണും, അവിടെ നോക്കൂ നോക്കൂ, അതാ അവൾ അവിടെയാകുന്നു. ആ മനുഷ്യനാലാണ് അവൾ ഗർഭിണിയായത്. ഇവിടെ ഇതാ അവൾ വരുന്നു. അവളിൽ നിന്നും അകന്ന് നിൽക്കുക, നിങ്ങൾ അകലം വെച്ചിരിക്കണം. അതേ കാര്യം ഇന്നും അവർ ചിന്തിക്കുന്നു. എന്നാൽ മറിയം ആ ശിശുവിനെ തന്റെ കൈകളിൽ എടുത്തുകൊണ്ട് അവരെന്ത് വിചാരിച്ചു എന്നുള്ളത് അവൾക്ക് യാതൊരു വ്യത്യാസം ഉണ്ടാക്കിയില്ല. അതാരുടെ പുത്രനായിരുന്നുവെന്ന് അവൾ അറിഞ്ഞിരുന്നു. ദൈവത്തിന്റെ വചനത്തെ തന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഓരോ വിശ്വാസിയും അതുപോലെയാകുന്നു. സമ്പ്രദായ വ്യവസ്ഥകൾ എന്ത് പറയുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അതെന്താകുന്നു എന്ന് നിങ്ങൾക്കറിയാം. അത് ദൈവത്തിന്റെ ഒരു വാഗ്ദാനമാകുന്നു. അവന്റെ ശക്തിയാൽ നിങ്ങൾ നെഴിലിട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതാകുന്നു. അതെവിടെയാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. യാതൊരു മനുഷ്യനും സുവിശേഷം പ്രസംഗിക്കാനുള്ള അവകാശം ദൈവത്തെ കത്തുന്ന മുൾപടർപ്പിൽ മരുഭൂമിയുടെ പിന്നിലായി കണ്ടുമുട്ടുന്നതുവരെ ഉണ്ടായിരിക്കുന്നില്ല. അവിടെ ഈ ലോകത്തിലുള്ള യാതൊരു പുരോഹിത വ്യവർഗ വ്യവസ്ഥകൾക്കും അത് വിശദീകരിച്ച് നിങ്ങളിൽ നിന്നും എടുത്തുകളയാൻ കഴിയില്ല. നിങ്ങൾ അവിടെയായിരുന്നു, ഇത് നിങ്ങൾക്ക് സംഭവിച്ചു. സമ്പ്രദായങ്ങൾ എന്ത് പറയുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾ അതിന്റെ ഒരു സാക്ഷിയാണ്. ഹാലലൂയ്യ. ഞാൻ പറഞ്ഞിരുന്ന ആ നിരക്കാരനായ മനുഷ്യൻ പറഞ്ഞതുപോലെ എനിക്കത് അനുഭവപ്പെടുന്നു. എനിക്കതിനിവിടെ സ്ഥലമില്ല. ഞാനിത് ചിന്തിക്കുമ്പോൾ ഞാൻ വളരെ ഭക്തി പരവശനായി തീരുന്നു. അത് ശരിയാണ്, ദൈവം സ്വയം നിങ്ങൾക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ശിമോന്റെ പക്കൽ വാഗ്ദത്തമുണ്ടായിരുന്നു. അന്ന് രാവിലെ സമയം തന്റെ പഠനമുറിയിലായിരിക്കുമ്പോൾ, ഓ, ഞാൻ ഊഹിക്കുകയാണ്, 100 കണക്കിന് ശിശുക്കളെ ദിവസേന അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 2.5 കോടി യഹൂദന്മാരുടെ ദേശത്ത് വളരെ ശിശുക്കൾ ജനിക്കുകയും ഈ ശിശുക്കൾ വന്നു വരുന്നു. 8 ദിവസങ്ങൾക്ക് ശേഷം മാതാക്കൾ ശുദ്ധീകരണത്തിനായുള്ള യാഗം അർപ്പിക്കുന്നതിനെത്തിയിരുന്നു. ഇവിടെ ഇതാ ശിമോൻ അവിടെ ഇരിക്കുകയായിരുന്നു. ഒരുപക്ഷെ യെശയ്യാവിന്റെ ചുരുൾ വായിക്കുകയായിരുന്നു, എനിക്കറിയില്ല. എന്നാൽ പെട്ടെന്ന് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വാഗ്ദത്തം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് വാസ്തവമായും ദൈവത്തിൽ നിന്നാണെങ്കിൽ പരിശുദ്ധാത്മാവിന് ആ വാഗ്ദത്തം പാലിച്ചിരിക്കണം. ഒരു മനുഷ്യൻ കടന്നു വന്ന് ഒരു പ്രത്യേക കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ അത് തിരുവെടുത്ത പ്രകാരമല്ലെങ്കിൽ ദൈവം അതിനെ പിന്താങ്ങുകയില്ല. അത് മറന്നേക്കുക. അത് അപ്രകാരമാണെന്ന് അവൻ പറയുകയും അപ്പോഴും ദൈവം അതിനെ പിന്താങ്ങുന്നില്ലെങ്കിൽ അത് അപ്പോഴും തെറ്റാണ്. കാരണം ദൈവം തന്റെ സന്ദേശത്തെ വ്യാഖ്യാനിക്കുന്നു, അവൻ തന്റെ സ്വന്തം വ്യാഖ്യാതാവാകുന്നു. അവൻ പറയുന്നത് വന്നു ഭവിക്കുന്നെങ്കിൽ പിന്നെ ദൈവം പറയുന്നു അവന്റെ കേൾപ്പിൽ, കാരണം ഇത് സത്യമാകുന്നു. അത് സാമാന്യ ബുദ്ധി മാത്രമാകുന്നു. അവൻ അത് സംഭവിക്കുമെന്ന് പറയുകയും അത് സംഭവിക്കുകയുമാണെങ്കിൽ അത് അതിനെ പറയുന്നു അതെല്ലായ്പ്പോഴും ശരിക്കും സത്യമായിരിക്കണം, കാരണം ദൈവം കള്ളം പറയുന്നില്ല. അങ്ങനെ ശിമയോൻ അവിടെ ഈ ഉപദ്രവങ്ങളെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ശേഷിപ്പുള്ള കൂട്ടത്തിലായിരുന്നു. അവൻ യോഹന്നാനെ കുറിച്ചും ആ ചെറിയ കൂട്ടത്തെക്കുറിച്ചും കേട്ടിരുന്നു. അവനവിടെ ഇരുന്നു കൊണ്ട് യോഹന്നാൻ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ഈ ചുരുൾ വായിക്കുകയായിരുന്നു. കാരണം അവൻ ആ ശേഷിപ്പിന്റെ ഭാഗമായിരുന്നു. വചനം അവന് വെളിപ്പെട്ടിരുന്നു. പെട്ടെന്ന് ദേവാലയത്തിലേക്ക് ശിശുവിനെ കൊണ്ടവർ കടന്നു വന്നപ്പോൾ അതവിടെ എത്തി എന്ന് അറിയിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ കർത്തവ്യമായിരുന്നു. അതിനാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് തന്റെ ചെറിയ പഠനമുറിയിൽ നിന്നും പുറത്തു വന്ന് വിശാലമായ ഹാളിൽ കൂടെ സ്ത്രീകളുടെ നിരയിലെത്തി ആ നിരയിൽ കൂടെ മുന്നോട്ട് വന്ന് ഈ ശിശു എവിടെയായിരുന്നു അവിടെ എത്തുകയും അപ്പോൾ അവരെല്ലാം അകന്നു നിൽക്കുകയും ചെയ്തിരുന്നു. അവൻ അടുത്ത് ചെന്ന് ശിശുവിനെ തന്റെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ നാഥ, തിരുവചന പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ആ സമയത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു വ്യക്തി, അത് ഹന്നയായിരുന്നു, ഒരു പ്രവാചകിയായിരുന്നു. അവൾ കണ്ണു കാണാത്തവളായി അവിടെ ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു. കണ്ണു കാണാത്തവളായിട്ട് എഴുന്നേറ്റിതാ വരുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ദേവാലയത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്ന ജനക്കൂട്ടത്തിനിടയിൽ കൂടി ക്രിസ്തു എന്ന ആ ശിശു എവിടെയായിരുന്നുവോ നേരെ അവിടേക്ക് എത്തുകയുണ്ടായി. പരിശുദ്ധാത്മാവിന് അന്ധയായ ഒരു സ്ത്രീയെ അവന്റെ അടുക്കിലേക്ക് നയിക്കാൻ കഴിയുമെങ്കിൽ കാഴ്ച പ്രാപിച്ചിട്ടുള്ള പെന്തിക്കോസ്തുകാരായ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ ഇതിനെക്കുറിച്ച് അധികം മുമ്പോട്ട് പോകുന്നില്ല, അവിടെ നിന്നും മുമ്പോട്ട് നിങ്ങൾക്കറിയാമല്ലോ. ശ്രദ്ധിക്കുക, ഓ സഭ എത്ര ഭയങ്കരമായ ഒരു കുഴിഞ്ഞ അവസ്ഥയിൽ വീണ്ടുമായിരുന്നു കാണും. തീർച്ചയായും ആ ദിവസം അത് അവസ്ഥയിലായിരുന്നു കാണും. എന്നാൽ ഞാൻ പറഞ്ഞിരുന്നതുപോലെ അത് ആ ശേഷിപ്പുള്ള കൂട്ടത്തെ കുലുക്കിയിരുന്നു. ഇപ്പോൾ നമുക്ക് ആത്മാർത്ഥതയോടെയാകാം. ഇന്ന് നാം സഭയെ അവസ്ഥയിൽ കാണുകയാണെങ്കിൽ നാം ആ സമയത്ത് വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയല്ലേ? സഭയിൽ ഈ സമയത്ത് വേദപുസ്തകത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുക. ലോകത്തിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് നാം കാണുന്നു. അതോടൊപ്പം അതിന്റെ അവസാനവും നാം കാണുന്നു. ഇപ്പോൾ നമുക്ക് സഭയെ നോക്കാം. സഭയായ അവൾക്ക് ലൂഥറിന്റെ കീഴിൽ പ്രസവവേദനയുണ്ടായിരുന്നു. ഇപ്പോൾ വെളിപാട് പുസ്തക പ്രകാരം 7 സഭാകാലഘട്ടങ്ങളും 7 ദൂതന്മാരും ആ കാലഘട്ടത്തേക്കുണ്ടായിരുന്നുവെന്ന് നമുക്കറിയാം. ഇപ്പോൾ ലൂഥർ വന്നപ്പോൾ അത് സഭയെ തീർച്ചയായും പ്രസവവേദനയിലാക്കിയിരുന്നു. എന്നാൽ അത് ഒരു ലൂഥറിനെയാണ് ജന്മം കൊടുത്തത്, അത് ശരിയാണ്. അതിനുശേഷം അത് വീണ്ടും കുഴപ്പത്തിലായി. അപ്പോൾ അതൊരു വെസ്ലിയെ കൊണ്ടുവന്നു, അത് ശരിയാണ്. വീണ്ടും ജന്മം കൊടുത്തിട്ട് ഒരു പെന്തക്കോസ്തിനെ കൊണ്ടുവന്നു. അവരിൽ ഓരോ ദൂതനും അവരുടെ കാലത്തെ സന്ദേശത്താൽ വചനം കൊണ്ട്, വേദപുസ്തകത്തിനനുസരിച്ചുള്ള വചനം കൊണ്ട് ആ കാലഘട്ടത്തെ കുലുക്കിയിരുന്നു. വെളിപാട് പുസ്തകത്തിലെ ആദ്യത്തെ 4 അധ്യായങ്ങളെക്കുറിച്ചുള്ള ഒരു ചരിത്ര വിവരണങ്ങളുടെ ഒരു പുസ്തകം ഉടനെ തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. അത് അച്ചടിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഉടനെ തന്നെ അത് വായിക്കുക. അതിൽ സംശയത്തിന്റെ യാതൊരു നിഴലുമില്ലാതെ ലൂഥറിന്റെ സന്ദേശം ന്യായീകരണമാണെന്നും ശുദ്ധീകരണം എന്തായിരുന്നുവെന്നും പ്രകൃതിയാലുള്ള ജന്മത്തിന്റെ അടുത്ത പ്രക്രിയയെ അത് തെളിയിക്കുന്നു. അതിനുശേഷം പെന്തിക്കോസ്ത് വരുന്നു, അത് കൃത്യമായും ശരിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഓരോ കാലഘട്ടവും സഭയെ കുലുക്കിയിട്ട് അതിന് പ്രസവവേദന നൽകിയിരുന്നു. എന്നാൽ അവർ എന്ത് ചെയ്തു? പ്രസവവേദനയ്ക്ക് ശേഷം വചനത്തോടൊപ്പം പോകുന്നതിന് പകരം ആദ്യത്തേതുപോലെ അവർക്ക് ഒരു കൂട്ടം ആളുകളെ ഒരുമിച്ച് കിട്ടി, അത് ശരിയാണ്. അപ്പോസ്തോലന്മാരുടെ ആ പിടിച്ചു കുലുക്കലിന് ശേഷം സഭ വീണ്ടും അതിൽ നിന്ന് അകന്നു പോകുന്നതായി നാം കാണുന്നു. അതിനുശേഷം വളരെയധികം മറ്റുള്ള ജനങ്ങൾ വരുന്നത് നാം കാണുന്നു. അത് അഗബാസിനെയും മറ്റും പോലെയുള്ള മഹാന്മാരായ മതപരിഷ്കർത്താക്കൾ തുടക്കത്തിൽ വന്നതാകുന്നു. നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിലും ആദ്യ നിക്കാസിമിതിയിലും നിക്കാപിതാക്കന്മാരുടെ പുസ്തകത്തിലും അത് ചെയ്തിരുന്നതായി വായിക്കാൻ കഴിയും. അതെല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. ഓരോ സമയത്തും ഒരു ദൂതൻ യഹോവായ പ്രകാരം അരളി ചെയ്ത വചനവുമായി വന്ന് ഓരോ കാലഘട്ടത്തെയും കുലുക്കിയിരുന്നു. ഇപ്പോൾ തിരുവെഴുത്ത് പ്രകാരം അവൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ആയിരുന്നതിനേക്കാൾ തീരെ മോശമായ ഒരവസ്ഥയിലാണായിരിക്കുന്നത്. നാം ലാവോദിക്യ സഭാകാലഘട്ടത്തിലാകുന്നു. ധനവാൻ എന്നാൽ കുരുടനും അങ്ങനെ അറിയാതിരിക്കുന്ന ഒരു കാലഘട്ടമാകുന്നു. വേദപുസ്തകത്തിൽ ഒരിടത്തും ലാവോദിക്യ സഭയല്ലാതെ ഒരു സഭാകാലഘട്ടത്തിലും ക്രിസ്തുവിനെ സഭയ്ക്ക് പുറത്താക്കിയിട്ടില്ല. അവൾ ഏറ്റവും മോശമായ കാലഘട്ടത്തിലാകുന്നു. അവൾ ഏറ്റവും ചീഞ്ഞ അവസ്ഥയിലായിരിക്കുന്നു. ഞാൻ രാജ്ഞിയായിരിക്കുന്നു, എനിക്കൊന്നിനും ബുദ്ധിമുട്ടില്ല, എന്നാൽ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതെയും ഇരിക്കുന്നു. അതേ ശ്രീമാൻ, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അത് തീർച്ചയാണ് ദൈവത്തിന്റെ ലേപം. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കാണുന്നതിനായി സഭ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും സഭയിൽ അതിനുള്ള വെളിച്ചം നൽകും. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് എളുപ്പമാകാം. സംശയത്തിന്റെ യാതൊരു നേരിടുമില്ലാതെ അവൾ ഇപ്പോൾ ആ കാലഘട്ടത്തിലായിരിക്കുന്നു. നാം ലാവുദിക്യ സഭാ കാലഘട്ടത്തിലാകുന്നു. ഇപ്പോൾ അവളുടെ ദൂതനെ മലാഖി 4-ാം അധ്യായത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവനത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവന്റെ സന്ദേശം വചനത്തെ തിരികെ കൊണ്ടുവരികയും ജനങ്ങളെ തിരികെ വചനത്തിലേക്ക് കൊണ്ടുവരികയുമാകുന്നു. ഒരു ജന്മമുണ്ടായിരിക്കുന്നു. മലാഖി 4 പ്രകാരം ഒരു പുതിയ ജനനം അവൾക്കുണ്ടായിരിക്കണം. ഇന്നത്തെ സഭാലോകത്തിൽ 2 സമ്പ്രദായങ്ങൾ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ ഈ കാര്യത്തിൽ ആമേൻ പറയുമോ എന്ന് ഞാൻ നോക്കാൻ പോവുകയാണ്. സഭാലോകത്തിൽ 2 സമ്പ്രദായങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നു. ഞാനിത് എന്റെ തോളിൽ നിന്ന് എടുത്തു മാറ്റാൻ പോവുകയാണ്. എനിക്കത് അവസാനിപ്പിക്കേണ്ടതാകുന്നു. അത് ദൈവത്തിന്റെ വചനവും വിഭാഗീയ സഭാ സമ്പ്രദായവുമാകുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ 2 സമ്പ്രദായങ്ങളാണ് പ്രവൃത്തിയിലായിരിക്കുന്നത്. അത് യേശാവും യാക്കോവും ആയിരുന്നതുപോലെയാകുന്നു. ഒന്ന് ആത്മാവിന്റെ പിന്നാലെയും ഒന്ന് ജഡത്തിന്റെ പിന്നാലെയുമാകുന്നു. അതെന്താകുന്നു? യേശാവും യാക്കോവും അവർ ജനിക്കുന്ന സമയത്ത് തന്നെ അമ്മയുടെ ഉദരത്തിൽ മല്ലിടുകയായിരുന്നു. അതേപോലെ തന്നെ വചനവും സഭാസമ്പ്രദായവുമായിട്ട് ഒന്ന് തമ്മിൽ എതിരായിട്ട് മല്ലിടുകയാണ്. അത് ലൂഥർ ആദ്യത്തെ മതപരിഷ്കാരം കൊണ്ടുവന്നത് മുതലാകുന്നു. ഇത് വളരെ ലളിതമായ ഒരു കാര്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. ഈ മനുഷ്യർ അവർ ഇതെടുത്തുകൊണ്ട് പുറത്തു പോകുകയാണെങ്കിൽ ഇതിനെ കൂടുതൽ അർത്ഥവത്താക്കാൻ കഴിയും. നോക്കൂ, അത് നിങ്ങൾ കഴിയുന്ന ഒരു സ്ഥാനത്തെത്തിക്കുകയാണ്. ഞാൻ ഈ വിത്ത് വിതയ്ക്കുന്നതിനാഗ്രഹിക്കുകയും അവർ അതിനെ ജീവങ്കിലേക്ക് കൊണ്ടുവരുമെന്ന് ആശിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, അതെല്ലായ്പ്പോഴും അങ്ങനെയായിരുന്നു. ആ കാരണത്താലാണ് അവൾ പ്രസവവേദന അനുഭവിക്കുന്നത്. കാരണം അവളുടെ ഉള്ളിൽ ഒരു പോരാട്ടം നടക്കുന്നു. അവിടെ ലോകപ്രകാരം വളരെ മതഭക്തിയുള്ള ഒരു യേശാവ് ഉണ്ടായിരുന്നു. ഓ, അവൻ കൊള്ളാം, നല്ല മനുഷ്യനാണ്, എനിക്കറിയാവുന്നിടത്തോളം വെടിപ്പുള്ളവനും നിർമ്മലനുമാകുന്നു. എന്നാൽ അവന് ആ ജ്യേഷ്ഠാവകാശത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. ആ രീതിയിലാണ് അവൻ ജനിച്ചത്. അവൻ ആ രീതിയിൽ രൂപപ്പെടുത്തപ്പെട്ടവനായിരുന്നു. അവിടെ യാക്കോബ് അവൻ എന്തായിരുന്നുവെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. എന്നാൽ അവന് ആ ജ്യേഷ്ഠാവകാശം ആവശ്യമായിരുന്നു. അവൻ ആത്മീയനായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇന്ന് സഭയുടെ ഉദരത്തിലായിരിക്കുന്നു. ഒരു വലിയ സമ്പ്രദായം, ലോകസഭാ സമിതി എന്ന് അതിനെ വിളിക്കുന്നു, അത് രൂപം കൊള്ളാൻ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സഭയുടെ ഉദരത്തിൽ നിന്ന് 2 കുട്ടികളാണ് ജനിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്റെ വാക്കുകളെ ഓർത്തുകൊള്ളുക. വചനം വചന മണവാട്ടിയായ സഭയെ പ്രസവിക്കണം. ക്രിസ്തുവിനൊരു മണവാട്ടിയായി സഭയെ അതിൽ നിന്നും വിടുവിച്ചിരിക്കേണ്ടതായിരിക്കുന്നു. എല്ലാ സഭാകാലങ്ങളിലും കൂടി നിദ്രയിലായിരിക്കുന്ന എല്ലാവരും കൂടി വചനത്തിൽ നിന്നും കടന്നു വന്നിട്ടുള്ള മണവാട്ടി ഉണ്ടാക്കുകയും അത് നിങ്ങളുടെ കാലിൽ നിന്നും തലയിലേക്ക് വരുന്നത് പോലെയാകണം. അവൾ കൂടുതൽ മഹത്തായി വരുന്നു. ശരീരം വളരുന്നതിനനുസരിച്ച് ക്രിസ്തുവിന്റെ ശരീരം കൂടുതൽ വളർച്ച പ്രാപിക്കുന്നു. അങ്ങനെ അവസാനം തല അതിന്മേൽ വരും. അതിന്റെ തല ഇപ്പോൾ നാം നോക്കുകയാണെങ്കിൽ അത് മൊത്തമായി എല്ലാം തലയോടുകൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു. തലയാണ് തിരിക്കുകയും വലിക്കുകയും എല്ലാം ചെയ്യുന്നത്. എന്നാൽ ഈ സമ്പ്രദായങ്ങൾ അതിൽ നിന്ന് വളരുകയില്ല. കാരണം അതൊരു സമ്പ്രദായമാകുന്നു. അതിന് ഉത്പാദനം നടത്താൻ കഴിയുകയില്ല. ഒരു മുൾച്ചെടിക്ക് ഒരു കൂട്ടം ഗോതമ്പ് ഉത്പാദിപ്പിക്കാൻ കഴിയുകയില്ല. എന്നാൽ അവ രണ്ടും ഒരേ വയലിൽ ഒരേ വെള്ളത്താലും ഒരേ സൂര്യ വെളിച്ചാലും നിൽക്കുന്നു. ഒന്ന് വചനമാകുന്നു, മറ്റൊന്ന് വചനമാകുന്നില്ല. കൂടാതെ അവ രണ്ടും പോരാട്ടത്തിലാകുന്നു. ആദ്യത്തെ മതപരിഷ്കരണം മുതൽ അവർ മല്ലയുദ്ധത്തിലാകുന്നു. അവർ ഇപ്പോഴും മല്ലിട്ടുകൊണ്ടിരിക്കുന്നു. ഈ കാര്യത്തിൽ എനിക്കിനിയും അധികം മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ എന്താണ് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം എന്നുള്ളത് തീർച്ചയാണ്. അതെ ശ്രീമാൻ, നാം അവിടെയായിരിക്കുന്നു, നിങ്ങൾ അവിടെയാകുന്നു. അതൊരു സമ്പ്രദായമാകുന്നു. ഏത് സമ്പ്രദായത്തിലാണ് നിങ്ങളായിരിക്കുന്നത്? നിങ്ങൾ ആ പഴയകാലത്ത് ദൈവത്തിന്റെ പ്രവാചകന്മാരുടെയും അവരിൽ കൂടെ വന്നിരുന്ന വചനത്തിന്റെ കുലുക്കലിന്റെ സമയത്തുമായിരുന്നെങ്കിൽ നിങ്ങൾ ഏത് വശത്ത് നിൽക്കുന്നതിനാഗ്രഹിക്കുമായിരുന്നു എന്നൊരുവട്ടം ചിന്തിച്ചു നോക്കുക. ശരി, എന്നാൽ അതേ തെരഞ്ഞെടുക്കലിനുള്ള അവസരം ഇന്നുണ്ട്. അവൾ സമ്പൂർണ്ണ വചനത്തെ തിരികെ കൊണ്ടുവരുന്നതിനായി ഒരുങ്ങുന്നു. വചനത്താലുള്ള മണവാട്ടിക്കായി വചനം വരുന്നു. സ്ത്രീ പുരുഷന്റെ ഭാഗമായിരിക്കുന്നതുപോലെ അവനിൽ നിന്നും അവൾ എടുക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ സഭയ്ക്ക് വചനത്താൽ നിറഞ്ഞ ഒരു സഭയാകേണ്ടിയിരിക്കുന്നു. അത് വേദപുസ്തകത്തിലെ സകല വചനവുമാകുന്നു. ഒരു സമ്പ്രദായമോ മതസംഹിതയോ അല്ലെങ്കിൽ യാതൊന്നും അതിനോട് ചേർത്തിരിക്കുകയില്ല. യാതൊരു കറുപ്പുമില്ലാത്ത നിർമ്മലയായ വചന കന്യകയായിരിക്കും. ശരിയാണ്, ലൂഥറിന്റെ കാലത്തെ വെളിച്ചത്തിൽ സഭ ലൂഥറിന്റെ ശക്തിയാൽ അടച്ചുപൂട്ടി. അവൾ പ്രസവവേദനയിൽ കൂടി പോയി. എന്നാൽ അവൻ നീതിമാൻ, വിശ്വാസത്താൽ ജീവിക്കും, ഇത് തിരുവത്താഴമല്ല എന്ന് പുറത്തു കടന്നു വന്നു. ഇപ്പോൾ ജോൺ വെസ്ലിയുടെ കാലത്ത് സഭ വീണ്ടും വേദനയിലായി നാം കാണുന്നു. എന്നാൽ ഒരു വെസ്ലി അവിടെ ജനിച്ചു. എന്നാൽ അവൻ എന്താണ് ചെയ്തത്? അത് നേരെ തിരികെ മാതൃസഭ ചെയ്തതുപോലെ ചെയ്തു. അതിനുശേഷം പെന്തിക്കോസ്തുകാരുടെ കാലത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ അതിൽ നിന്നും ഇറങ്ങി വന്നിട്ട് അതിനെ വെറുത്തു. അവർ തെരുവിലേക്ക് ഇറങ്ങി. നിങ്ങളുടെ അമ്മ ഒരു കാലുറ പോലുമില്ലാതെ ഒരു പഴയ പാട്ടയിൽ കൊട്ടിക്കൊണ്ട് പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് സംസാരിക്കുകയും ഒരു പഴയ കിത്താറിൽ പാടുകയും ചെയ്തിരുന്നു. അവർ തെരുവ് വാഹനങ്ങളുടെ പാതയിൽ കിടക്കുകയും ജയിലുകളിൽ രാത്രി കഴിച്ചുകൂട്ടുകയും ചെയ്തു. നാമത്രമാത്രം പശിപിടിച്ചവരായിട്ട് നേരെ തിരികെ ഒരു സഭാസംഘടനയിലേക്ക് പോയിട്ട് നമ്മെ തന്നെ അതേ ചെളിയിലാക്കിയിരിക്കുന്നു. അവർ അവരുടെ മക്കളെ അവർ കടന്നു വന്നിരുന്ന അതിലേക്ക് തന്നെ തിരികെ വലിച്ചിട്ടു. അവർ അവരുടെ കുഴിവാടത്തിലേക്ക് തിരികെ പോകും. അവർ നിങ്ങളെക്കുറിച്ച് നാണിക്കും. ഇത് കഠിനമാണെന്ന് എനിക്കറിയാം, എന്നാൽ ഇത് സത്യമാകുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം നിങ്ങൾ ജനങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ കരുതി. സ്നേഹം തെറ്റിദ്ധരിക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ സ്നേഹമുണ്ടാക്കാൻ കഴിയും? ഞാനും ലോകത്തെ സ്നേഹിക്കുന്നു, എന്നാൽ ദൈവത്തിന്റെ സഭയെക്കുറിച്ച് ഞാൻ എരിവുള്ളവനാകുന്നു. മതവിശ്വാസങ്ങളുടെ കീഴിൽ ഇതിനെ ബന്ധിച്ചു കളയുന്ന ഈ സമ്പ്രദായങ്ങൾ അഴുകിക്കൊണ്ടിരിക്കുന്നത് നാം കാണുന്നു. കൂടാതെ ദൈവം തന്റെ വചനമാണ് സത്യമെന്ന് പ്രഖ്യാപിക്കുകയും അപ്പോഴും അവർ അത് തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. ആമേൻ. അത് സത്യമാണ് സഹോദര സഹോദരി, അത് സത്യമാണെന്ന് നിങ്ങൾ അറിയുന്നു. അത് ഇത് തന്നെയാണ്. അത് പറയുന്നതിനുള്ള സാധാരണ രീതി അതാകുന്നു. അത് യവന ഭാഷയെ വ്യാഖ്യാനിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളുമല്ല. എന്നാൽ ഇത് വചനത്തെ വെളിപ്പെടുത്തി സാമാന്യ ബുദ്ധി കാണിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. രണ്ടും രണ്ടും നാലാണ്. ഇപ്പോൾ നമുക്കതറിയാം അത് ശരിയാണ്. ഇപ്പോൾ വചനം മണവാട്ടിയെ പുറപ്പെടുവിക്കണം. എന്നാൽ പഴയ സമ്പ്രദായത്തിന് അതിന്റെ മാതൃകയെ പാലിക്കേണ്ടത് ആവശ്യമാകുന്നു. അതിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഒരു ഏശാവിനെ ഉത്പാദിപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇവിടെ ഇത് വരുന്നു. എനിക്കത് അനുഭവപ്പെടുന്നു. എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ വിചാരിക്കില്ലെന്ന് ഞാൻ ആശിക്കുന്നു. ശരി, ഞാൻ അങ്ങനെയാണെങ്കിൽ എന്നെ അങ്ങനെ വിട്ടേക്കൂ. ഈ രീതിയിൽ എനിക്ക് നന്നായി അനുഭവപ്പെടുന്നു. ഞാൻ മറ്റേ രീതിയിലായിരുന്നിരിക്കുന്നതിനേക്കാൾ ഈ രീതിയിൽ എനിക്ക് നന്നായി അനുഭവപ്പെടുന്നു. ഈ ലോകത്തിന് ഞാനൊരു ഭ്രാന്തനായിരിക്കാം. ഞാൻ എവിടെയാണെന്ന് എനിക്കറിയാം. ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് എനിക്കറിയാം. ശ്രദ്ധിക്കുക, അതൊരു ചാവിള്ളയെ പ്രസവിക്കാൻ പോവുകയാണ്. അതൊരു മതപുരോഹിത സമ്പ്രദായത്തെ ഉണ്ടാക്കിയിട്ട് സകല വിഭാഗീയ സഭകളെയും കൂടി ഒരുമിച്ചാക്കിയിട്ട് ഒരു യാക്കോബിനെ വെറുക്കുന്ന ഒരു ഏശാവിനെ ഉണ്ടാക്കാൻ പോവുകയാണ്. ആമേൻ. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ ആശിക്കുന്നു. ഒരു ചാവിള്ള ചത്ത സഭാസംഘടന, എല്ലാവരും ഒരുമിച്ച് അതിലേക്ക് പോകുന്നു. ഓ വചനവിശ്വാസികളെ, എന്റെ സന്ദേശത്തെ കേൾക്കുവിൻ. എന്നെ കേൾക്കൂ. എന്റെ സന്ദേശമല്ല, എന്നാൽ അവന്റെ സന്ദേശം. അവനത് സത്യമാണെന്ന് ഉറപ്പായി പ്രസ്താവിക്കുന്നു. എവിടെയെങ്കിലും നിന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇതിനുശേഷം നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഓർക്കുക, കഴിഞ്ഞ ദിവസം വെസ്റ്റ്വേഡ് ഹോ എന്ന സ്ഥലത്ത് വെച്ച് രാവിലെ സമയം പ്രഭാതഭക്ഷണ സമയത്ത് ദൈവം എപ്രകാരം ആ ഗോതമ്പിനെ കുറിച്ച് എനിക്ക് നിങ്ങളെ കാണിച്ചു തരുവാനിടയാക്കി. അതെപ്രകാരം ലൂത്തറിൽ കൂടെയും വെസ്റ്റിലിയിൽ കൂടെയും തണ്ടുകളും മറ്റുമായി ഇലകളും പൂക്കളുമായി മുളച്ചു വരികയും ഓരോ സഭയും ആ ഗോതമ്പ് ചെടിയിൽ പ്രതിനിധാനം ചെയ്യുകയും ചെയ്തിരുന്നു. അവയെല്ലാം ആ ഗോതമ്പിലേക്ക് ചെന്നെത്തുകയും അവിടെ ആ ചെറിയ തോട് ആ യഥാർത്ഥ ഗോതമ്പ് വിത്ത് പോലെ കാണപ്പെടുകയും ചെയ്തിരുന്നു. നിങ്ങൾ അവിടെ ചെന്നത് നോക്കിയാൽ നിങ്ങളുടെ ഗോതമ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് കിട്ടിയിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയും. എന്നാൽ അത് വെറുമൊരു തോട് മാത്രമാകുന്നു. നിങ്ങൾ ആ തോട് തുറന്നു നോക്കിയാൽ അവിടെ യാതൊരു വിത്തും കണ്ടുകിട്ടുകയില്ല. അത്രമാത്രം അങ്ങ് ദൂരെയായി ജീവന്റെ ഒരു ചെറിയ മോട്ട് കടന്നു വരുന്നുണ്ട്. നിങ്ങൾ ഒരു കണ്ണാടി എടുത്ത് അതിൽ കൂടെ നോക്കുക. പെന്തക്കോസ്ത് ആദ്യമായി കടന്നു വന്നപ്പോൾ അത് അത്രയും അടുത്തായിരുന്നിട്ട് യേശു മത്തായി 24:24 പറഞ്ഞു, കഴിയുമെങ്കിൽ വ്രതന്മാരെയും അത് തെറ്റിച്ചു കളയും. അതിനെന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അത് വിത്തിന് ഒരു താങ്ങി നിർത്തലാകുന്നു. അത് ശരിയല്ലേ? ഇവിടെ ശ്രദ്ധിക്കുക, ഇതിലുകൾ മണ്ണിൽ കുഴിച്ചിട്ട് വിത്തിനെ പോലെ കാണുകയില്ല, അതുപോലെ തണ്ടുകളും. എന്നാൽ കുറച്ചുകൂടി സാമ്യതയുണ്ടായിരിക്കും. തോട് മൊത്തമായിട്ട് അതിനെ പോലെ ആയിരിക്കും. എന്നാൽ അത് അപ്പോഴും വിത്തായിരുന്നില്ല, അത് വിത്ത് വാഹിനിയാകുന്നു. എപ്രകാരം ഈ സന്ദേശങ്ങളെല്ലാം പ്രസവവേദനയോടുകൂടി കടന്നു വന്നിരുന്നുവെന്ന് നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ ജീവൻ അവിടെ നിന്നും അടുത്ത സന്ദേശത്തിലേക്ക് പോകുന്നതിനായി അതിനെ വിട്ടുപോയി. ജീവൻ ലൂഥറിനെ വിട്ട് നേരെ വെസ്ലിയുടെ സന്ദേശത്തിലേക്ക് പോയി. വെസ്ലിയിൽ നിന്നും നേരെ പെന്തക്കോസ്തിലേക്ക് പോയി. ഇപ്പോൾ ആ തോടിനെയും വിടേണ്ട സമയമെത്തിയിരിക്കുന്നു. എന്താകുന്ന കാര്യം? ഇവിടെ പ്രകൃതി എല്ലാ രൂപത്തിലും അത് സത്യമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കാണുന്നുവല്ലോ. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഞാനായിരിക്കാം. എന്നാൽ എന്തോ എന്റെ ഉള്ളിലുണ്ട്, എനിക്കത് തടയാൻ കഴിയുന്നില്ല. ഞാനത് ഇവിടെ ഇട്ടിട്ടില്ല. എന്റെ സ്വന്തമായ തെരഞ്ഞെടുപ്പിനാൽ അത് ഇവിടെ എത്തിയിട്ടില്ല. ഇത് ദൈവമാകുന്നു. ഇത് സത്യമാണെന്നും അതിനെ സത്യമാണെന്ന് തെളിയിക്കുന്നതിനു വേണ്ടി അവൻ അതിനെ ഉറപ്പിക്കുന്നു. എനിക്ക് ലൂഥറുമായിട്ടോ വെസ്ലിയുമായിട്ടോ പെന്തക്കോസ്തുകാരുമായിട്ടോ ആരായിരുന്നാലും എന്തെങ്കിലും എതിരായിട്ടുണ്ടായിട്ടില്ല. ആരോടും എതിരായിട്ട് എനിക്കൊന്നുമില്ല. സമ്പ്രദായമാണ് ഞാൻ എതിരായിട്ടുള്ളത്. കാരണം വചനം അതിനെതിരാകുന്നു, അത് മനുഷ്യരോടെതിരല്ല. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന പുരോഹിതന്മാരെയും പുരോഹിതവർഗത്തെയും നോക്കുക. അവരൊരു സമ്പ്രദായത്തെ കേട്ടിരുന്നുവെങ്കിൽ അവരുടെ ആകമായിരുന്നില്ല. എന്നാൽ അവരുടെ പക്കൽ അവിടെ നിന്നും പുറത്തിറങ്ങി ദൈവവചനത്തെ സ്വീകരിക്കുന്നതിനുള്ള ധൈര്യമുണ്ടായിരിക്കുന്നു. ഹാലലൂയ എന്ന് വെച്ചാൽ നമ്മുടെ ദൈവത്തിന് സ്തോത്രം എന്നാകുന്നു. അത് നിങ്ങളെ വേദനിപ്പിക്കുകയില്ല. ആമേന്റെ അർത്ഥം അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്നാകുന്നു. ഞാനത് വിശ്വസിക്കുന്നു. അത് ഞാൻ വിശ്വസിക്കുകയും അത് സത്യമാണെന്ന് അറിയുകയും ചെയ്യുന്നു. അത് സത്യമാണെന്ന് ഉറപ്പിച്ചുമിരിക്കുന്നു. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ അത് കണ്ടുപിടിച്ചേക്കും, എന്നാൽ അപ്പോഴേക്കും താമസിച്ചായിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. വേദപുസ്തകം പറയുന്നു, അവന്റെ കാന്തിയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് ഈ കാലഘട്ടത്തിന്റെ അവസാനം പറയുന്നു. അവൾ എങ്ങനെയാണ് അവളെ തന്നെ ഒരുക്കുന്നത്? അവന്റെ ഭാര്യയാകുന്നതിന് വേണ്ടിയാകുന്നു. അവൾ എന്താണ് ചെയ്യുന്നത്? ഏത് തരത്തിൽപ്പെട്ട വസ്ത്രമാണ് അവൾ ധരിച്ചിരിക്കുന്നത്? അവന്റെ സ്വന്തം വചനമാകുന്നു. അവൾ അവന്റെ നീതിയുടെ വസ്ത്രം ധരിച്ചിരിക്കുന്നു. അത് തന്നെ അവൾ ചെയ്തിരിക്കുന്നു. അത് ശരിയാണ്. നോക്കൂ, ദർശനം, ശ്രദ്ധിക്കുക. ഇപ്പോൾ സമാപിക്കുന്നതാണ്. ഇത് സമാപിപ്പിക്കുന്നതിന് മുമ്പായി ഞാൻ ഈ ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നതിനുള്ള നടത്തിപ്പ് എനിക്കുണ്ടാക്കി തന്നത്. ഇപ്പോൾ ഇത് കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്നതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇതുകൂടാതെ തന്റെ സ്വന്തമായ ചിന്തയിലിട്ടുകൊണ്ട് അത് പറയുകയാണെങ്കിൽ അവനൊരു കപട വിശ്വാസിയും അതിനുവേണ്ടി അവൻ നരകയോഗ്യനുമായിരിക്കും. അത് ശരിയാണ്. അവൻ ഒരു കൂട്ടം നല്ല ജനങ്ങളെ, ഇതുപോലെയുള്ള ഒരു കൂട്ടം നല്ല ജനങ്ങളെ കിട്ടാൻ ശ്രമിച്ചിട്ട് അവരെ ചതിക്കുകയാണെങ്കിൽ പിന്നെ അവൻ മനുഷ്യജഡത്തിലായ ഒരു പിശാചായിരിക്കും. ദൈവം ഒരിക്കലും അവനെ ആദരിക്കുകയില്ല. ദൈവം ഒരു പിശാചിനെയോ ഒരു കള്ളത്തെയോ ആദരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. നോക്കൂ, ഇതവരുടെ തലയ്ക്ക് മീതയായി പോകുന്നു. അവർക്കിത് മനസ്സിലാകുന്നില്ല. അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരെ വലിച്ചു പുറത്താക്കുന്നു. എപ്രകാരം അവന് തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കിട്ടിയെന്ന് എല്ലാ കാലങ്ങളിലെയും പ്രവാചകന്മാരെ നോക്കുവീൻ. നോക്കൂ, മതപരിഷ്കരണം വരെ കാലഘട്ടങ്ങളിലൂടെ ശ്രദ്ധിക്കുക. അത് ഇപ്രകാരം റോമൻ കാത്തോലിക്ക സഭ ജോആന ഓഫ് ആർക്കിനെ മന്ത്രവാദിനിയാണെന്ന് കുറ്റം ചുമത്തി അത് അവളെ ദഹിപ്പിച്ചു കളഞ്ഞതുപോലെയാണ്. അത് ശരിയാണ്. പിന്നീട് അവൾ അതല്ലായിരുന്നുവെന്ന് അവർ കണ്ടുപിടിച്ചു. അവൾ ഒരു വിശുദ്ധയായിരുന്നു. തീർച്ചയായും അവർ അതിനുവേണ്ടി പ്രായച്ചിത്തം നടത്തുകയും അവളെ കൊന്ന പുരോഹിതന്മാരുടെ ശവങ്ങൾ തോണ്ടിയെടുത്ത് നദിയിൽ എറിഞ്ഞു കളഞ്ഞു. എന്നാൽ നിങ്ങൾക്കറിയാമോ, അത് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ അതിന് പരിഹാരമാകുന്നില്ല. ഇല്ല, അവർ വിശുദ്ധ പാട്രിക്കിനോടും അങ്ങനെ ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കുക, അദ്ദേഹവും ഏകദേശം എന്നെ പോലെയുള്ള ഒരുവനായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അവന്റെ മക്കളെ ശ്രദ്ധിക്കുക, അവന്റെ സ്ഥാനത്തെ ശ്രദ്ധിക്കുക. എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് നോക്കൂ. രക്തസാക്ഷികളുടെ ചരിത്രം നോക്കിയിട്ട് എത്ര പേർ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു നോക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് അപ്രകാരമാകുന്നില്ല. എന്നാൽ ജനങ്ങൾ അവകാശപ്പെടുന്നത് അവർ അപ്രകാരമല്ലെന്നാണ്. എന്നാൽ ഇത് ദൈവം പറഞ്ഞിരിക്കുന്നതും അപ്രകാരം അത് സത്യമാണെന്ന് തെളിയിച്ചിരിക്കുന്നതുമാണ്. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. ഇപ്പോൾ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് രാവിലെ സമയം ഞാൻ വീടിന് പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു ദർശനം അവിടെ കടന്നു വന്നു. എന്നെ വർഷങ്ങളോളമായി അറിയാവുന്ന ആരെങ്കിലും കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് എപ്പോഴെങ്കിലും എന്നെ പറയുവാൻ കർത്താവ് അനുവദിച്ചിട്ട് അത് സംഭവിക്കാതിരുന്നിട്ടുണ്ടോ എന്ന് പറയുവാൻ ഞാൻ ആരെയും വെല്ലുവിളിക്കുന്നു. അത് സത്യമാണെന്ന് എത്ര പേർക്കറിയാം? കൈകൾ ഉയർത്തുക. ശരി, ആർക്കെങ്കിലും അതിനെതിരായി പറയാൻ കഴിയുമോ? ഇത് സത്യമാകുന്നു. സന്ദേശവാഹകന് നിങ്ങൾ ശ്രദ്ധ കൊടുക്കരുത്. അവന്റെ സന്ദേശത്തെ നോക്കുക. അതാകുന്നു, അത് തന്നെയാകുന്ന കാര്യം ഇത് അതായിരിക്കുന്നില്ല. ആ ചെറിയ മൊട്ടത്തലേനെ നിങ്ങൾ ശ്രദ്ധിക്കരുത്. നിങ്ങൾക്കറിയാം ആ വ്യക്തിയെ, കാരണം അതൊരു മനുഷ്യജീവിയാകുന്നു. അത്രമാത്രം, നാം എല്ലാവരും അതേപോലെ ഒന്നാകുന്നു. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അതാണ് അതിനെ പ്രസ്താവിക്കുന്നത്. ജനങ്ങൾ എല്ലാ തരത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുകയും അതിൽ കൂടുതലും ശരിയായിട്ടുള്ളതല്ല എന്ന് ഞാൻ അറിയുന്നു. മറ്റൊരു വ്യക്തി പറയുന്ന കാര്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഞാൻ എന്താണോ പറയുന്നത് അതിനുവേണ്ടി ഉത്തരം ഞാൻ പറയേണ്ടതുണ്ട്. അത് സത്യമാണോ അല്ലയോ എന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവൻ ഞാനാകുന്നു. അത് മറ്റൊരാൾ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. എനിക്കാരെയും ന്യായവിധി ചെയ്യാൻ കഴിയില്ല. ഞാൻ ന്യായവിധിക്കാനായി അയക്കപ്പെട്ടിട്ടില്ല. എന്നാൽ സന്ദേശത്തെ പ്രസംഗിക്കാനായി അയക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, സഭയുടെ ഒരു മുൻകാഴ്ച കാണുന്നതിന് എനിക്കിടയായി. ആരോ ഒരാൾ എന്നെ എടുത്തുകൊണ്ടുപോയി ഒരു സ്ഥാനത്ത് നിർത്തി. അതാരായിരുന്നുവെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അവിടെ ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഏറ്റവും മധുരമായ സംഗീതം ഞാൻ കേട്ടു. ഞാൻ നോക്കിയപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാരികൾ, ഏകദേശം 18 വയസ്സ് പ്രായമുള്ള ഇവർ കടന്നു വന്നിരുന്നു. അവർക്ക് നീണ്ട മുടിയും അവർ വിവിധ തരത്തിലുള്ള വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. അവർ ആ സംഗീതത്തിനനുസരിച്ച് വളരെ കൃത്യമായി ചുവടുവെച്ച് അണിയണിയായി പോയിരുന്നു. അവർ എന്റെ ഇടതുവശത്തുകൂടി തിരിഞ്ഞ് ഈ വഴിയിലായി കടന്നുപോയി. ഞാൻ അവരെ ശ്രദ്ധിച്ചു. അതിനുശേഷം എന്നോട് സംസാരിച്ചിരുന്ന ആരാണെന്ന് കാണുന്നതിനായി ഞാൻ നോക്കി. എന്നാൽ എനിക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഒരു റോക്ക് ആൻഡ് റോൾ ബാൻഡ് സംഗീതം വരുന്നത് ഞാൻ കേട്ടു. ഞാൻ എന്റെ വലതുഭാഗത്തായി നോക്കിയപ്പോൾ ഈ വശത്തുകൂടെ ഇതാ ലോകത്തിലുള്ള സഭകൾ കടന്നു വരുന്നത് ഞാൻ കണ്ടു. അവരിൽ ഓരോരുത്തരും അവർ എവിടെ നിന്നായിരുന്നു എന്നുള്ളതിന്റെ ബാനർ പിടിച്ചിരുന്നു. അവരിൽ ചിലർ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ടതായ കാഴ്ചയായിരുന്നു. അങ്ങനെ അമേരിക്കയുടെ സഭ കടന്നു വന്നപ്പോൾ അത് ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ഭയാനകരമായ കാഴ്ചയായിരുന്നു. സ്വർഗീയ പിതാവ് എന്റെ ന്യായാധിപതിയാകുന്നു. അവർ ചാരനിരത്തിലുള്ള ഒരു തരം പാവാടകൾ മദ്യശാലകളിലുള്ള പെൺകുട്ടികൾ ധരിക്കുന്ന മാതിരിയുള്ള വസ്ത്രങ്ങളായിട്ട് അതിന് പിൻപുറമില്ലായിരുന്നു. അത് ചാരനിറമുള്ള ഒരു കഷണം കടലാസ് ഇതുപോലെ ഉയർത്തിപ്പിടിച്ച് കാണപ്പെട്ടിരുന്നു. അവർ മുഖത്ത് ചായം തേച്ച് നിക്കറുകൾ ധരിച്ച് മുടിവട്ടത്തിൽ കത്തിരിച്ച് പുകവലിച്ചുകൊണ്ട് ശരീരം വെട്ടിച്ച് റോക്ക് ആൻഡ് റോൾ ചെയ്ത് കോലാഹല നൃത്തം കളിച്ചുകൊണ്ട് കടന്നുപോയിരുന്നു. ഇതാണോ അമേരിക്കയുടെ സഭയെന്ന് ഞാൻ ചോദിച്ചു. ആ ശബ്ദം എന്നോട് അതെ ഇതാകുന്നു എന്ന് പറഞ്ഞു. അവർ കടന്നുപോയപ്പോൾ അവർക്ക് അവരുടെ കൈവശമുണ്ടായിരുന്ന കടലാസ് കൊണ്ട് ഇപ്രകാരം പിന്നിലായി പിടിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ ഓർത്തു, എന്റെ എല്ലാ അധ്വാനത്തിനും ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നാം ശുശ്രൂഷകർ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്ത എല്ലാ കാര്യത്തിനും. സഹോദരന്മാരെ, ഈ ദർശനങ്ങളെക്കുറിച്ച് നിങ്ങൾ എത്ര വിശ്വസിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമാകുന്നു. ഇതെല്ലായ്പ്പോഴും സത്യമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഞാനത് കണ്ടപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ തകരുന്നതുപോലെ തോന്നി. ഞാൻ എന്ത് ചെയ്തു? എവിടെയാണ് ഞാൻ തെറ്റിപ്പോയത്? ഞാൻ കർത്താവിന്റെ വചനത്തോട് നേരായി നിന്നിരുന്നു. കർത്താവെ, എനിക്കിതെങ്ങനെ ചെയ്യാൻ കഴിയും? ഞാൻ ഓർത്തു, നീ എനിക്ക് എന്തുകൊണ്ടൊരു ദർശനം ഇതിനു മുമ്പ് നൽകി അവിടെ അത് കാണാനിടയാക്കിയില്ല? ഞാൻ ചോദിച്ചു, അവരെല്ലാം ന്യായവിധിക്കപ്പെടുമോ? അവൻ പറഞ്ഞു, പൌലോസിന്റെ കൂട്ടവും ന്യായവിധിക്കപ്പെടും. ഞാൻ പറഞ്ഞു, പൌലോസ് പ്രസംഗിച്ച അതേ വചനം തന്നെ ഞാനും പ്രസംഗിച്ചിരിക്കുന്നു. ക്രിസ്തീയ വ്യവസായക്കാർ അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഇത് ഇപ്രകാരമാകുന്നു? ഞാൻ ആ വേശികളുടെ കൂട്ടത്തെ ഇപ്രകാരം വസ്ത്രധാരണം ചെയ്തു പോകുന്നത് കണ്ടു. അവരെ ശ്രീമതി അമേരിക്കൻ സഭയെന്ന് വിളിച്ചിരുന്നു. ഞാൻ ബോധം കെട്ടുപോയി. അതിനുശേഷം നേരെ ആ മാധുര്യമേറിയ സംഗീതം വീണ്ടും വരുന്നത് ഞാൻ കേട്ടു. ഇവിടെ ഇതാ ആ മണവാട്ടി വീണ്ടും വരുന്നു. അവൻ പറഞ്ഞു, മണവാട്ടിയിൽ നിന്നും കടന്നു വന്നവരാണ്. അങ്ങനെ അവൾ കടന്നുപോയപ്പോൾ അവൾ ആദ്യത്തെ സ്ഥാനത്ത് കണ്ടിരുന്ന അതേ മണവാട്ടിയായിട്ട് ദൈവത്തിന്റെ വചനത്തിലെ സംഗീതത്തിനനുസരിച്ച് ചുവടുവെച്ച് അണിയണിയായി കടന്നു വന്നിരുന്നു. ഞാനത് കണ്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് രണ്ട് കൈകളും ഉയർത്തി ഇപ്രകാരം കരയാൻ തുടങ്ങി. എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ മുറ്റത്ത് നിന്നുകൊണ്ട് അപ്പുറത്തുള്ള വയലിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. എന്താകുന്നു? അവൾ അതേ മണവാട്ടി തന്നെ. അതേ രീതിയിൽ ആദ്യത്തെ സ്ഥാനത്തായിരുന്ന മണവാട്ടി ഉണ്ടാക്കപ്പെട്ട അതേ വസ്തുക്കളാൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മലാഖി 4 വായിച്ചിട്ട് അന്ത്യകാലത്ത് നമുക്കൊരു സന്ദേശമുണ്ടായിട്ട് അത് മക്കളുടെ ഹൃദയങ്ങളെ പിതാക്കന്മാരിലേക്ക് തിരിക്കും. തിരികെ യഥാർത്ഥ പെന്തിക്കോസ്തിന്റെ സന്ദേശത്തിലേക്ക് വചനത്തോട് വചനമായി തിരിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് നോക്കൂ സഹോദരന്മാരെ. നാം ഇവിടെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ സഭയ്ക്ക് ഒരടയാളം കിട്ടേണ്ടതായിട്ടുണ്ട്. അതതിന്റെ അവസാനത്തെ അടയാളമായിരിക്കും. നാം അതിവിടെ തിരുവെഴുത്തിൽ ലവദിക്യ സഭ അതിന്റെ വലിയ പ്രസവവേദനയിലൂടെ ഇപ്പോൾ കടന്നുപോയി നാം കാണുന്നു. അത് സഹിക്കുകയാണ്. അവരുടെ സഭ വീണ്ടും ജനിക്കുകയാണ്. ഇനിയും വേറൊരു സഭാ സംഘടന ഉണ്ടാകുകയില്ല. ആർക്കും ഇക്കാര്യം അറിയാം. ഒരു സന്ദേശം വന്നു പോയതിനു ശേഷം അതിനെക്കുറിച്ച് ചരിത്രകാരന്മാരോട് ചോദിക്കുവിൻ. ഒരു സന്ദേശം വന്നു പോയതിനു ശേഷം അതിൽ നിന്നും ഒരു സംഘടനാ സഭ കടന്നു വരുന്നു. ഓഹോ, അലക്സാണ്ടർ കാമ്പേൽ കൂടാതെ മാർട്ടിൻ ലൂതർ അങ്ങനെ എല്ലാവരുമാകുന്നു. അവർ അതിൽ നിന്നും ഒരു സഭാ സംഘടന ഉണ്ടാക്കി. സാധാരണയായി ഒരു സന്ദേശം, ഒരു ഉണർവ് 3 വർഷത്തോളമാണ് പോകുന്നത്. ഇത് 15 വർഷത്തോളമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നും യാതൊരു സഭാ സംഘടനയും ഇതുവരെ കടന്നു വന്നിട്ടില്ല. എന്തുകൊണ്ട്? തോട് അവസാനമാകുന്നു, നാം അന്ത്യകാലത്താകുന്നു. പ്രസവവേദന നോക്കൂ, എന്താണ് കാര്യം? ഒരു ശേഷിപ്പ് പുറത്തു കൊണ്ടുവരപ്പെടും. ആ കാരണത്താലാണ് ഞാൻ കരയുകയും ആയാസപ്പെടുകയും തള്ളുകയും ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും സഹായങ്ങൾ ഒരു വശത്തേക്ക് ഇട്ടുകൊണ്ട് ദൈവത്തിന്റെ സഹായം കണ്ടുപിടിക്കുകയും അവന്റെ വചനത്തിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. അവൾ വേദനയിലാകുന്നു. അതാണ് അതിന്റെ കാരണം. അവൾ ജന്മം നൽകാൻ പോവുകയാണ്. അവളുടെ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം. കൈയെഴുത്ത് ഭിത്തിയിലായിരിക്കുന്നു. ഭൂമി പോകാൻ തയ്യാറായിരിക്കുന്നു. അത് ശരിയാണ്. നാം സഭയെയും അതത്രമാത്രം അഴുകിപ്പോകാൻ തയ്യാറായിട്ട് കാണുന്നു. എല്ലാത്തിനും മേൽ, ലോകത്തിനും സഭയ്ക്കും രണ്ടിനും മേൽ പ്രസവവേദനയായിരിക്കുന്നു. 1000 ആണ്ട് വാഴ്ചക്കാലത്തേക്ക് പോകുന്നതിനു വേണ്ടി ഒരു പുതിയ ലോകവും ഒരു പുതിയ സഭയും ജനിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കതറിയാം. നോക്കൂ, ദൈവം അവൾക്ക് ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. അതിനുശേഷം ഞാൻ സമാപിപ്പിക്കുകയാണ്. അവളുടെ അവസാനത്തെ അടയാളം, അവളുടെ അവസാനത്തെ സന്ദേശം, അവളുടെ അവസാനത്തെ അടയാളം അവൾക്ക് ലോകത്തിന്റെ ആരംഭത്തിലുണ്ടായിരുന്ന സഭയുടെ അതേ അവസ്ഥയിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു. ആരംഭത്തിൽ അത് എപ്രകാരമായിരുന്നുവെന്ന് ഈ കാലമൊക്കെയും മലാഖി തൊട്ട് യേശു വരെ എപ്രകാരമായിരുന്നുവെന്ന് നോക്കുക. ഇപ്പോൾ ഈ വർഷങ്ങളോളം അത് നോക്കുക. പിൻസമയത്ത് അവർ കടന്നിരുന്ന അഴിമതികളിലേക്ക് നോക്കുക. ഭൂമി തന്നെ എപ്രകാരം ഓരോ സമയത്തുമായിരുന്നതും നോഹയുടെ കാലവും മറ്റും നോക്കുക. ഇതും അതേ തരത്തിൽപ്പെട്ടതായിട്ട് നോഹയുടെ കാലത്തെ പോലെ തന്നെ നാം ഇത് കാണുന്നു. കാര്യങ്ങളെല്ലാം കൂടി മാതൃകയായി സംഭവിക്കുന്നത് നാം കാണുന്നു. അപ്പോൾ നമുക്കൊരു അവസാനത്തെ അടയാളം ലഭിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ 17:28 വാക്യത്തിൽ യേശു പറഞ്ഞു, സോദോമിന്റെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കും. കാരണം സോദോമിലായിരുന്ന വണ്ണം നോക്കൂ. ഇപ്പോൾ യേശു ഇതേ വേദപുസ്തകം വായിച്ചിരുന്നു, നാം വായിച്ചിരുന്ന അതേ ഉത്പത്തി തന്നെ വായിച്ചിരുന്നു. ഇപ്പോൾ സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വിട്ടുകളയരുത്. നാം വായിക്കുന്ന അതേ വേദപുസ്തകം യേശു വായിച്ചു. അവൻ തന്റെ സഭയോട് പറഞ്ഞു, സോദോം വീണ്ടും തിരികെ വരുന്നത് തിരിഞ്ഞു നോക്കി കാണുവിൻ. വൈകൃതരായ ജനങ്ങളും സാധാരണ പ്രകൃതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ. സ്വവർഗകാമികളെ നോക്കുവിൻ, എപ്രകാരം അവർ ഇന്ന് ലോകത്തിലെ എല്ലായിടത്തുമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. നിങ്ങൾ എന്റെ ഓഫീസിൽ വന്ന് അമ്മമാർ അവരുടെ ആൺകുട്ടികൾക്ക് വേണ്ടി അയച്ചിരിക്കുന്ന കത്തുകളെ വായിച്ചു നോക്കണം. കാലിഫോർണിയയിൽ മാത്രമായിട്ട് 20-30% സ്വവർഗകാമികൾ കഴിഞ്ഞ വർഷം വർദ്ധിച്ചിരുന്നതായി ഞാൻ കരുതുന്നു. ഒരു വലിയ കൂട്ടം സർക്കാർ ജീവനക്കാർ തന്നെ എന്ന് തെളിയിച്ചിരിക്കുന്നു. സർക്കാർ ജീവനക്കാരായ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ മാസികകൾ ഞാൻ വായിച്ചിരിക്കുകയും വ്യത്യസ്തമായ കാര്യങ്ങൾ സംഭവിച്ചുമിരിക്കുന്നു. എന്റെ പക്കൽ തിരുവെഴുത്തിന്റെ ശരിയായ ഗ്രാഹ്യമുണ്ട്. അത് തന്നെ സംഭവിക്കുമെന്ന് ദൈവം കൃത്യമായി പറഞ്ഞിരുന്നു. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ. അത് സത്യമാകുന്നു. ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞിരിക്കുന്നു എങ്കിൽ ദൈവം ഇവിടെ അത് ഉറപ്പിക്കുന്നു. അത് സത്യമാണ്, അത് സത്യമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, യേശു പറഞ്ഞ അവസാനത്തെ സന്ദേശം എന്തായിരുന്നു? സോദോമിന്റെ കാലത്തെ പോലെ തന്നെ. ഇപ്പോൾ ശ്രദ്ധിക്കുക, അത് ജാതികളുടെ ലോകം അഗ്നിയാൽ ദഹിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പാകുന്നു. ഇപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്ത് സംഭവിച്ചു? അവിടെ ഒരു കൂട്ടം ശീതോഷ്ണവാന്മാരായ സഭാജനങ്ങൾ, സോദോമിൽ ലോത്തും അവന്റെ കൂട്ടവും ഉണ്ടായിരുന്നതുപോലെ ഉണ്ടായിരുന്നു. അവിടെ വേറൊരു മനുഷ്യനും അതിൽ നിന്നെല്ലാം പുറത്തു വന്ന് അവിടെ ഉണ്ടായിരുന്നു. അവൻ തുടക്കത്തിൽ തന്നെ അതിലായിരുന്നില്ല. അത് അബ്രഹാമായിരുന്നിട്ട് അവനൊരു പുത്രൻ വരുന്നതിനുള്ള വാഗ്ദത്തം ഉണ്ടായിരുന്നു. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ആമേൻ പറയുമോ? ശരി. ഇപ്പോൾ സോദോമിൽ നാശത്തിന് തൊട്ടു മുമ്പ് ദൈവം അബ്രഹാമിന് പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം ഒരു മനുഷ്യനായിട്ട് അവൻ പ്രത്യക്ഷപ്പെട്ടു. അവനൊരു മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നു. നിങ്ങൾ പറഞ്ഞേക്കാം അതൊരു മനുഷ്യനല്ലായിരുന്നു, അത് ദൈവം മനുഷ്യനിലായിരുന്നു. അബ്രഹാം അവനെ എലോഹീം എന്ന് വിളിച്ചു. അതൊരു മനുഷ്യനായിരുന്നു. നോക്കൂ, അവൻ തന്റെ പിൻഭാഗം കൂടാരത്തിനെതിരെയായി തിരിഞ്ഞിരുന്നു കൊണ്ട് നിന്റെ ഭാര്യ സാറാ എവിടെയെന്ന് ചോദിച്ചു. അവൾ നിന്റെ പിറകിൽ കൂടാരത്തിലുണ്ട് എന്നവൻ പറഞ്ഞു. ഞാൻ ഒരാണ്ട് കഴിഞ്ഞ് നിന്നെ സന്ദർശിക്കുമെന്ന് നിന്നോട് വാഗ്ദത്തം ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. സാറാ അത് കേട്ട് ചിരിക്കുകയും അപ്പോൾ അവൻ, സാറാ ചിരിച്ചതെന്ത് എന്ന് ചോദിച്ചു. ഇപ്പോൾ അത് ആ ദിവസം നടന്ന കാര്യമായിരുന്നു. അബ്രഹാം കണ്ടിരുന്ന അവസാനത്തെ അടയാളം തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം സോദോമിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും ഈ ഉപമ വിട്ടുകളയരുത്. വിളിച്ചു പുറത്താക്കപ്പെട്ട കൂട്ടം സോദോമിൽ നിന്നുമായിരുന്നില്ല അത് തുടക്കം വെച്ചത്. എന്നാൽ രണ്ട് ദൂതന്മാർ സോദോമിലേക്ക് പോയി. അവർ അവിടെ എത്തിയപ്പോൾ അവിടെ നാം ലോത്തിനെ കാണുന്നു. അവനവനെ ഒരു പിമ്പോക്കനായ അവസ്ഥയിൽ എല്ലാം കൂടി സ്വവർഗകാമികളും വൈകൃത സ്വഭാവങ്ങളുമായിരുന്നു. നിങ്ങൾക്ക് ആ കഥ അറിയാമല്ലോ. എന്നാൽ അവിടെ ഒരുവൻ അബ്രഹാമിനോടൊപ്പം നിന്നു, അത് ഏലോഹിമായിരുന്നു. അവർ വചനത്തെ അവിടെ പ്രസംഗിച്ചു. വചനത്തെ പ്രസംഗിക്കുകയും അവരെ അന്ധരാക്കുകയും അവർക്ക് വാതിൽ കണ്ടുപിടിക്കാൻ കഴിയാതെയും വന്നു. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. എന്നാൽ അവിടെ പുറത്താക്കപ്പെട്ട കൂട്ടത്തോടുകൂടി നിന്ന ഒരുവൻ അബ്രഹാമിന് മുമ്പിൽ വെച്ച് ഒരത്ഭുതം പ്രവർത്തിച്ചു. അതവൻ ആരായിരുന്നുവെന്നും അവൻ അബ്രഹാമിനോട് കൂടെയായിരുന്നുവെന്നും കാണിക്കുന്നതിനായിരുന്നു. ആ കുട്ടിയെ സംബന്ധിച്ച് സാറ ചിരിച്ചതെന്ത് എന്ന് അവൻ ചോദിച്ചു. അതിന് സാറ ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. എന്നാൽ നീ ചിരിച്ചു എന്നവൻ പറഞ്ഞു. അവൾ അബ്രഹാമിന്റെ ഭാഗമല്ലായിരുന്നുവെങ്കിൽ അവിടെ വെച്ച് തന്നെ അവളെ കൊല്ലുമായിരുന്നു. അതുകൊണ്ട് നാം ക്രിസ്തുവിന്റെ ഭാഗമല്ലായിരുന്നെങ്കിൽ ദൈവം നമ്മെ കൊല്ലുമായിരുന്നു. ക്രിസ്തുവിന്റെ കരുണയാണ് സംശയാലുക്കളും വചനത്തിൽ വൈകൃതങ്ങൾ നടത്തുന്നവരുമായ നമ്മെ ഒരുമിച്ച് നിലനിർത്തിയിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, എന്താണ് സംഭവിച്ചതെന്ന് ശ്രദ്ധിക്കുക. യേശു തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവസാന കാലത്ത് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലും സംഭവിക്കും. നോക്കൂ, മനുഷ്യപുത്രൻ വേദപുസ്തകത്തിൽ എല്ലായ്പ്പോഴും ഒരു പ്രവാചകനാകുന്നു. അവൻ മൂന്ന് പുത്രന്മാരുടെ നാമത്തിൽ വരുന്നു, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, ദാവീദ് പുത്രൻ. ശരിയല്ലേ? അവൻ തന്റെ നാമത്തെ മനുഷ്യപുത്രൻ എന്ന് പ്രഖ്യാപിച്ചു. കാരണം അവനൊരു ദർശകന്റെ, ഒരു പ്രവാചകന്റെ ജോലിയാണ് ചെയ്തത്. അവൻ പറഞ്ഞു, നോഹയുടെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രൻ സ്വയം വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ സംഭവിക്കും. അത് അന്ത്യസമയമായിരിക്കും. ഒരു നിമിഷത്തേക്ക് ഇപ്പോൾ നമുക്കതൊന്ന് ചിന്തിക്കാം. സർവ്വലോകത്തിലുമായി നമുക്ക് ഇതുവരെയും ഒരു ദൂതനുണ്ടായിട്ടില്ല. നമുക്ക് ഫിന്നീസും സാങ്കീസും മൂഡീസും നോക്സും കാൽവിനും മറ്റുമായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമായി സഭയ്ക്ക് സന്ദേശവാഹകർ ഈ പ്രസവവേദനയുടെ സമയത്തുണ്ടായിരുന്നു. എന്നാൽ ഈ ദിവസം വരെയും നമുക്കൊരു മനുഷ്യൻ തന്റെ പേരിന്റെ അവസാനം ഹാം, HAM എന്ന പേരോടുകൂടി ഒരു അന്തർദേശീയ സന്ദേശവുമായി പോയിട്ടില്ല. അബ്രഹാം എന്ന പേരിന് ആറ് അല്ല, ABRAHAM എന്ന പേരിന് ഏഴ് അക്ഷരങ്ങളുണ്ട്. നമുക്ക് GRAHAM ഗ്രഹാം എന്ന ആറ് അക്ഷരങ്ങളോടുകൂടി ഒരുവനുണ്ട്. ആറ് സൃഷ്ടിയുടെ ദിവസമായി ലോകത്തിന്റെ അക്കമാകുന്നു. ലോകത്തിന് എപ്പോഴെങ്കിലും ഒരു മനുഷ്യൻ ജനങ്ങളെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് അനുതപിക്കൂ, അനുതപിക്കൂ, നശിക്കൂ, അല്ലെങ്കിൽ അതിൽ നിന്നും കടന്നുവരൂ എന്ന് പ്രസംഗിച്ചുകൊണ്ട് ആരെങ്കിലും ഈ കാലം വരെയും ഉണ്ടായിട്ടുണ്ടോ? GRAHAM നോക്കൂ, അവൻ എന്താണ് ചെയ്യുന്നതെന്ന്. വചനത്തെ പ്രസംഗിക്കുകയും പുറത്തുള്ളവരെ അന്ധരാക്കുകയും പുറത്തുവരുമെന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് മയക്കപ്പെട്ട ദൂതനായി പ്രവർത്തിക്കുന്നു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അത് സംഭവിക്കും എന്ന് യേശു പറഞ്ഞു. ഇപ്പോൾ അതെവിടെയാകുന്നു? ലോകസഭകളുടെ വ്യവസ്ഥയിൽ അത് നടക്കുന്നു. അതിനുവേണ്ടി മനുഷ്യർ അവനെ വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു.
Was looking for the son that wasn't in that Babylon, and they received a messenger.
എന്നാൽ ഓർക്കുക, അവിടെ ഒരു ആത്മീയ കൂട്ടവും ഉണ്ടായിരുന്നു. അത് യാക്കോബിന്റെ കൂട്ടമായിരുന്നു, അത് യേശാവിന്റെ കൂട്ടമായിരുന്നില്ല. അവിടെ യാക്കോബിന്റെ കൂട്ടം പുത്രനു വേണ്ടി കാത്തിരുന്നു. അവർ ബാബിലോണിലായിരുന്നില്ല, അവർ ഒരു ദൂതനെ സ്വീകരിച്ചിരുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? അബ്രഹാം, ABRAHAM, അവർ ഒരു ദൂതനെ സ്വീകരിച്ചിരുന്നു. ആ ദൂതൻ അത് അവസാന കാലമായിരുന്നുവെന്ന് കാണിക്കുന്നതിനു വേണ്ടി ചെയ്ത മഹത്തായതും മുഖ്യവുമായ കാര്യം എന്തായിരുന്നു? അവൻ സാറായുടെ മനസ്സിനെ വിവേചിച്ചറിഞ്ഞു. ദൈവപുത്രനായ യേശു ജഡമായി തീർന്ന് ദൈവത്തിന്റെ ആത്മാവ് ആ ചെറിയ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അന്ത്യകാലത്ത് വീണ്ടും വരുമെന്നും ഇതേ രീതിയിൽ തന്നെ സ്വയം വെളിപ്പെടുത്തുമെന്നും കാണിക്കുന്നു. പ്രസവ വേദനകൾ, ഓ സഹോദര, ദയവായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. കഠിനമായി ശ്രമിക്കൂ. ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുക. ക്രിസ്തുവിലേക്ക് നോക്കൂ. അതേ ദൈവം ഇപ്പോൾ ഇവിടെയാകുന്നു. അതേ ഒരുവൻ. അവൻ ഈ കാര്യങ്ങൾ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ ഇത് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായും അത് ചെയ്യുന്നതിന് യോഗ്യനാകുന്നു. നമ്മുടെ തലകളെ ഒരു നിമിഷത്തേക്ക് വണങ്ങാം. നിങ്ങൾ വളരെ ഭയഭക്തിയോടെ ചിന്തിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു.
Father, it's in your hands now. I've done all I can do.
പിതാവേ, ഇതിപ്പോൾ നിന്റെ കരങ്ങളിലാകുന്നു. എനിക്ക് കഴിയാവുന്നതെല്ലാം ഞാൻ ചെയ്തു. നീ ജനങ്ങളെ മനസ്സിലാക്കുന്നതിനായി സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിത്ത് വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കർത്താവേ, ആത്മാവായ ജലത്തെ അതിന്മേൽ പകരണമേ. നിന്റെ മഹത്വത്തിനായി അതിനെ നനയ്ക്കണമേ. ഞാനൊരു തെറ്റ് ചെയ്തെങ്കിൽ കർത്താവേ, ഞാനത് അർത്ഥമാക്കിയിരുന്നില്ല. ദൈവമേ, നീ അവരുടെ ഹൃദയങ്ങളിലേക്ക് അത് ശരിയായി വ്യാഖ്യാനിച്ചിട്ട് അവരത് കാണുവാനും മനസ്സിലാക്കാനും ഇടയാക്കണമേ. കർത്താവേ, ഇത് അനുവദിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ വചനം പ്രസംഗിച്ച ദൈവം ഈ വചനത്തിന് ഉത്തരവാദപ്പെട്ട ദൈവമാണ്. ഞാനത് പറയുന്നതിന് മാത്രം ഉത്തരവാദിയാകുന്നു. ആ വചനത്തെ ഉയർപ്പിക്കേണ്ടത് അവനൊരുവനാണ്. ആ ദൈവം ഇവിടെ ആയിരിക്കുന്നു. ഇപ്പോൾ ആവശ്യക്കാരായ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. അവൻ ഈ കാര്യങ്ങളെ അന്ത്യകാലത്ത് ചെയ്യുന്നതിനായി വാഗ്ദത്തം ചെയ്തിട്ടില്ലേ? ഇപ്പോൾ നിങ്ങൾ എന്നെ നോക്കുക. അത് പത്രസും യോഹനാനും കൂടി പറഞ്ഞതുപോലെയാണ്. ഞങ്ങളെ നോക്കൂ, അവൻ അവരോട് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ നോക്കുക. ദയവ് ചെയ്ത് ചുറ്റി നടക്കരുത്. ഇത് വളരെ, ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ ശ്രമിക്കുകയാണ്. യഥാർത്ഥ ഭയഭക്തിയോടെ ആയിരിക്കുക. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ അനങ്ങുമ്പോൾ അതൊരാത്മാവാണ്. കാരണം നിങ്ങൾ ഒരു സ്വയംസമ്പൂർണനായ വ്യക്തിയാകുന്നു. ഞാൻ ജനങ്ങളുടെ വിശ്വാസത്തെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു സ്ത്രീ കടന്നുപോയപ്പോൾ അവന്റെ വസ്ത്രത്തിൽ തൊട്ടിട്ട് പോയിരുന്നു. യേശു അവളോട് അവളുടെ കുഴപ്പം പറഞ്ഞു. അവൾ സൗഖ്യപ്പെട്ടു. അവനത് വീണ്ടും ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. മനുഷ്യപുത്രൻ സോദോമിന്റെ കാലത്തെ പോലെ സ്വയമായി വെളിപ്പെടും. ലോകം ആ സ്ഥിതിയിലായിരിക്കുന്നു. സഭ ആ സ്ഥിതിയിലായിരിക്കുന്നു. ഇപ്പോൾ ദൈവം തന്റെ വചനത്തെ പാലിക്കില്ലേ? അവൻ പാലിക്കുകയോ ഇല്ലയോ ചെയ്തു എന്ന് നോക്കാം. ഓ, നമുക്ക് അടയാളങ്ങളും ചാട്ടവും അന്യഭാഷയും പ്രവചനവും എല്ലാം ഉണ്ടായിരിക്കുന്നു. എന്നാൽ നിൽക്കൂ, ഇനിയും വേറൊരു അടയാളമുണ്ട്. ഓ, നമുക്ക് വളരെയധികം ജഡികമായ അനുകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് യഥാർത്ഥമായതിനെ തിളങ്ങി കാണിക്കുന്നു. ഒരു കള്ളനാണയം യഥാർത്ഥമായതിനെ തിളങ്ങി കാണിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ അതുമാത്രം ചെയ്യുന്നതിന് ഞാൻ ആഹ്വാനിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നോക്കി വിശ്വസിക്കുക. ഇത് സത്യമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങൾ ആരാണെന്നും എവിടെയാണെന്നും കാര്യമാക്കുന്നില്ല. എനിക്കറിയാവുന്നിടത്തോളം ഇവിടെ എല്ലാവരും തന്നെ, സഹോദരൻ ബിൽദോഷും ഭാര്യയും ഇവിടെ ഇരിക്കുന്നവരെ ഒഴിച്ച് എല്ലാവരും എനിക്ക് അപരിചിതരാണ്. ഇവിടെ ജർമ്മനിയിൽ നിന്നുള്ള ഒരു പ്രാസംഗികനെയും ഞാൻ അറിയുന്നതായി കരുതുന്നു. അതുകൂടാതെ സഹോദരന്മാരായ രണ്ടോ മൂന്നോ ആളുകൾ ഇവിടെ തന്നെ സന്നിഹിതരായിട്ടുണ്ട്. ശ്രോതാക്കളിൽ അവിടെ പിന്നിലായിരിക്കുന്ന ആരോ നിങ്ങൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിന്റെ ദൂതൻ നദിക്കരയിൽ 33 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി വന്ന് ഈ പ്രസ്താവന ചെയ്തതിനെ കുറിച്ച് എന്ത് പറയുന്നു? എനിക്കതെങ്ങനെ അറിയാം? എന്റെ തന്നെ ബാപ്റ്റിസ്റ്റുകാരനായ പാസ്റ്റർ എന്നെ സഭയിൽ നിന്നും പുറത്താക്കിയിട്ട് പറഞ്ഞു, ബില്ലി, നിനക്കൊരു ദുസ്വപ്നമുണ്ടായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഡേവിസ്, ഒരു ദുസ്വപ്നമോ യാതൊന്നുമല്ല. അത് നിങ്ങൾ അതിനെ എടുക്കുന്നതിന്റെ നിങ്ങളുടെ മനസ്ഥിതിയാകുന്നു. എന്റെ കൂട്ടായ്മയുടെ കാർഡും നിങ്ങൾ എടുത്തേക്കാം. എവിടെയെങ്കിലും ആരെങ്കിലും ഇത് വിശ്വസിക്കുന്നതിനായി ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയാമായിരുന്നു. ആരെങ്കിലും സ്വീകരിക്കാനില്ലാതെ ദൈവം ഒരു സന്ദേശത്തെ ഒരിക്കലും അയക്കുകയില്ല. ഓ, തീർച്ചയായും ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ഇറങ്ങി തിരിച്ചപ്പോൾ അത് വളരെ നന്നായിരുന്നു. എന്നാൽ ഞാൻ വചനത്തിന്റെ സത്യത്തെ നിങ്ങളോട് പറയാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ അത് വ്യത്യസ്തമായി. നിങ്ങളത് അറിഞ്ഞിരിക്കണം. എല്ലാ സന്ദേശങ്ങളും ആ രീതിയിലാകുന്നു. യേശു ദേവാലയത്തിൽ വന്ന് രോഗികളെ സൗഖ്യമാക്കുകയും മറ്റും ചെയ്തപ്പോൾ അവൻ അത്ഭുതവാനായിരുന്നു. ഒരു ദിവസം അവൻ അവിടെ ഇരുന്നു കൊണ്ട് ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഓ, അതവിടെ ഒരു വ്യത്യാസമുണ്ടാക്കി. മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കാതെയും അവന്റെ രക്തം കുടിക്കാതെയും നിങ്ങൾക്ക് നിത്യജീവനില്ല. അവനത് വിശദീകരിച്ചില്ല. അവനോടുകൂടെ ആര് നിൽക്കും എന്നവൻ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. ശരി, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഡോക്ടർമാരും മറ്റും അടങ്ങിയ ഒരു കൂട്ടം ജനങ്ങൾ പറഞ്ഞു, ഈ മനുഷ്യനൊരു രക്തം കുടിക്കുന്നവനാകുന്നു. അവന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യാൻ പറയുന്നുവോ? അവൻ ഒരിക്കലും അത് വിശദീകരിച്ചില്ല. എന്നാൽ അപ്പോഴും ആ വചനം ആ ശിഷ്യന്മാരെ പിടിച്ചു നിർത്തിയിരുന്നു. അവരത് കാര്യമാക്കിയില്ല. അവർക്കത് മനസ്സിലായിരുന്നില്ല. അവരെങ്ങനെയായാലും അത് വിശ്വസിച്ചു. അവർ അറിഞ്ഞിരുന്നു. കാരണം അവർ ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുകയും അങ്ങനെ അറിയുകയും ചെയ്തിരുന്നു. അവൻ പറഞ്ഞു, അവയെനിക്ക് സാക്ഷ്യം പറയുന്നു. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ അല്ല, ഒരു സ്ത്രീ അവരുടെ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം എന്നെ ഒരു മതഭ്രാന്തനെന്ന് വിളിക്കാം. എന്നാൽ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടി വഴി നടത്തിയ അതേ അഗ്നിസ്തംഭം ആ മഹിളയുടെ നേരെ മേലെയായിരിക്കുന്നു. ഓർക്കുക, യേശു പറഞ്ഞു, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകമോ എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ദൈവത്തിൽ നിന്ന് വന്നു, ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നു. അതവന്റെ മരണത്തിനും അടക്കത്തിനും ശേഷമാകുന്നു. അവൻ യഹൂദന്മാരോട് പറഞ്ഞു, അവൻ മരുഭൂമിയിൽ ഉണ്ടായിരുന്ന പാറയായിരുന്നു, അവൻ അഗ്നിസ്തംഭമായിരുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നു ആരാകുന്നു? അത് അഗ്നിസ്തംഭം കത്തുന്ന മുൾപ്പിടർപ്പിലായിരുന്നു. അത് ശരിയല്ലേ? അവൻ ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിന്ന് വരുന്നു. പരിശുദ്ധാത്മാവായി തിരികെ വരുന്നതിന് ദൈവത്തിങ്കിലേക്ക് തിരികെ പോകുന്നു. അങ്ങനെ അവൻ ഇവിടെ ഇതാ നമ്മോടൊപ്പമായിരിക്കുന്നു. ശാസ്ത്രീയമായി അതിന്റെ പടങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ശാസ്ത്രീയമായ പടങ്ങളെക്കാൾ കൂടുതലായി അവനെ തെളിയിക്കാൻ ഇതാ അവനിവിടെയായിരിക്കുന്നു. അവനത് തെളിയിക്കാൻ ഇവിടെയാകുന്നു. കാരണം ഇതവനാകുന്നു. മനുഷ്യപുത്രനായി ഞാൻ ഈ ദിവസത്തിൽ വെളിപ്പെടും. അവിടെയാകുന്നു അവൻ. ഞാൻ നേരെ അതിലേക്ക് നോക്കുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം, നിങ്ങളത് കാണുന്നുണ്ടോ എന്ന്. യോഹന്നാൻ അതിനെ കണ്ടു, മറ്റുള്ളവർ അവിടെ അതിനെ കണ്ടിരുന്നില്ല. നോക്കൂ, അതിപ്പോൾ തെളിയിക്കാൻ പോവുകയാണ്. ആ സ്ത്രീ എനിക്കൊരു അപരിചിതയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും അവരെ കണ്ടിട്ടില്ല. എന്നാൽ അവരുടെ കാലുകളിലൊന്നിൽ അവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്. അത് ശരിയല്ലേ മഹിളേ? നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു. നിങ്ങളുടെ അടുത്തായിരിക്കുന്നത് നിങ്ങളുടെ ഭർത്താവാണ്. നിങ്ങൾ ഇവിടെ നിന്നുമല്ല, നിങ്ങൾ കാലിഫോർണിയയിൽ നിന്നാകുന്നു. നിങ്ങളുടെ പേര് റോളണ്ട് എന്നാകുന്നു. നിങ്ങളുടെ വയറ്റിലെ കുഴപ്പം അവസാനിച്ചിരിക്കുന്നു ശ്രീമാൻ. നിങ്ങൾക്ക് വയറ്റിൽ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു, ശരിയല്ലേ? ശരി, എങ്കിൽ അതെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കാലും സൗഖ്യമാക്കിയിരിക്കുന്നു. അന്നാളിൽ മനുഷ്യപുത്രൻ, ഇവിടെ ഇതാ പിന്നിലായി ഒരു മനുഷ്യനിരിക്കുന്നു, ഒരു നിറക്കാരനായ വ്യക്തിയായിട്ട്. അദ്ദേഹത്തിന്റെ കണ്ണിന് എന്തോ തകരാറുണ്ടായിരിക്കുന്നു. അദ്ദേഹം ചെയ്യുന്ന ജോലി എന്നത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടതാകുന്നു. അദ്ദേഹം കാർ പോളിഷ് ചെയ്യുന്ന ഒരു വ്യക്തിയാകുന്നു, ശരിയല്ലേ? നിങ്ങളുടെ കണ്ണുകൾ മോശമായി കൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ വിശ്വസിച്ചിരിക്കുന്നു, ശരിയല്ലേ? എന്തോ വാസ്തവമായും വിചിത്രമേറിയ കാര്യം സംഭവിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആദ്യത്തെ പേര് ഫ്രെഡ് എന്നും നിങ്ങളുടെ അവസാനത്തെ പേര് കോൺ എന്നാകുന്നു. അത് ശരിയാണ്. നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കണ്ണുകൾ ഇനി നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ഈ മനുഷ്യൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ തൊട്ടു പിന്നിലായിരിക്കുന്ന ആ മനുഷ്യൻ, അദ്ദേഹവും ഇവിടെ നിന്നുമല്ല, കാലിഫോർണിയയിൽ നിന്നാണ്. ശ്രീമാൻ ഓവൻസ്, നിങ്ങൾക്ക് മോശമായ ഒരു പുറംവേദനയുണ്ട്. അത് നിങ്ങളാണ്. കർത്താവ് യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു.
If you can believe, all things are possible to them that believe.
ഞാൻ ഈ മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. യാതൊന്നും അദ്ദേഹത്തെ പറ്റി അറിയുകയുമില്ല. ഞാൻ ആ വെളിച്ചത്തെ അത് പോകുന്നതിനനുസരിച്ച് പിന്തുടരുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുന്ന ഒരാൾ എല്ലാം സാധ്യമാണ്. അവിടെയിരിക്കുന്ന ആ വ്യക്തിക്ക് ഹെർണിയയുടെ അസുഖമുണ്ട്. അദ്ദേഹം കണ്ണട ധരിച്ചിരിക്കുകയും ചാരനിറത്തിലുള്ള മേൽക്കുപ്പായം ധരിച്ചിരിക്കുന്നു. ഫ്രെഡ്, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവം നിങ്ങളെ സൌഖ്യമാക്കുന്നു. നിങ്ങൾ അത് സ്വീകരിക്കുമോ? ശരി, ഞാൻ എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ശ്രീമതി ഹോൾഡൻ അദ്ദേഹത്തിന് അടുത്തായിരിക്കുന്നു. അവർക്ക് കണ്ണിന് കുഴപ്പമുണ്ടായിട്ട് കഷ്ടപ്പെടുന്നു. ഞാൻ ആ സ്ത്രീയെ അറിയുന്നില്ല, ഒരിക്കലും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നാൽ അത് സത്യമാകുന്നു. നോക്കൂ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ. സഹോദരി, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾക്കൊരു നാഡീസ്തംഭനമുണ്ടായിരിക്കുന്നു, വില്ലൻ ചുമ, ഹൃദയരോഗം. ദൈവം നിങ്ങളെ സൌഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ആ ഇരിപ്പിടത്തിന്റെ അവസാനമായി അവരിരിക്കുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചാൽ യേശു ക്രിസ്തു നിങ്ങളെ സൌഖ്യമാക്കുന്നു. ആ സകല നാഡീസ്തംഭവും നിങ്ങളെ വിട്ടുപോകും. നിങ്ങൾ നിങ്ങളുടെ ശരിയായ അവസ്ഥയിൽ തിരികെ എത്തും. പിശാച് നിങ്ങളോട് കള്ളം പറയുകയാണ്, നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? നിങ്ങളുടെ കൈകൾ ഉയർത്തി എങ്കിൽ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുക. ശരി, ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. എന്താകുന്നു? ഈ സഭയൊരു പ്രസവ പീഡയിൽ കൂടി പോകുന്നു. അവന്റെ സന്നിധിയിൽ നിങ്ങൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുകയില്ല. ഞാൻ നിങ്ങൾക്ക് ശരിയായ വചനം കാണിച്ചു തന്നിരിക്കുന്നു. അവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത് അവൻ ചെയ്യുന്നു. ഈ കെട്ടിടത്തിൽ കൂടെ അരിച്ചു നോക്കി, ഇതേൽക്കുകയും അല്ലെങ്കിൽ സംസാരിക്കുകയും അല്ലെങ്കിൽ എന്തായിരുന്നാലും അവരോട് ഞാൻ അവരെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നോ അവരെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ അറിഞ്ഞിട്ടുണ്ടോ എന്നും അവരോട് ചോദിക്കുക. ഒരു മനുഷ്യൻ ഇത് കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അത് സംഭവിക്കുന്നതിന് തീർച്ചയായും അസാധ്യമായൊരു കാര്യമാകുന്നു. എങ്കിൽ എന്താകുന്നു? ഇത് മനുഷ്യപുത്രനാകുന്നു. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അത് ശരിക്കും ദൈവപുത്രൻ അവൻ ജഡമായി ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതുപോലെ ഇപ്പോൾ ഇത് സമ്പ്രദായത്തിൽ നിന്ന് മണവാട്ടിയെ വിളിച്ച് പുറത്തു കൊണ്ടുവരുവാൻ വന്നിരിക്കുന്ന ദൈവപുത്രനാൽ വെളിപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് കടന്നു വരിക, അതിനോട് വേർപെട്ടിരിപ്പീൻ. അവരുടെ അശുദ്ധമായി യാതൊന്നും തുടരരുത്. ദൈവം നിങ്ങളെ
കൈക്കൊള്ളും.
നിങ്ങളുടെ മുഴുവൻ ജീവനെയും ദൈവത്തിന് സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പറയുക, ദൈവകൃപയാൽ എന്നിലുള്ള സർവ്വതുമായിട്ട് ഞാനിപ്പോൾ അത് സ്വീകരിക്കുന്നു. ഹാലലൂയ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ അവനെ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ എന്നോടൊപ്പം നിങ്ങളുടെ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറയുക. പ്രസവ വേദനകൾ, മരിക്കുന്നത് കഠിനമാണ്, എന്നാൽ ഇപ്പോൾ തന്നെ മരിക്കുക, മരിക്കുക. നിങ്ങളുടെ തന്നെ അവിശ്വാസത്തിൽ നിന്ന് പുറത്തു വരിക, അതിൽ നിന്ന് പുറത്തു വരിക. ഇത് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതുപോലെ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടതാകുന്നു. ഇത് യേശു ക്രിസ്തു വീണ്ടും നിങ്ങളുടെ ഇടയിൽ തെളിയിക്കപ്പെട്ടതാകുന്നു. അബ്രഹാം ഉടനെ തന്നെ ഒരു പുത്രനെ, ആ വാഗ്ദത്ത പുത്രനെ, ഇത് സംബോധിച്ചതിനു ശേഷം സ്വീകരിച്ചു. യേശു വീണ്ടും വരുന്നു, അത് അവന്റെ ആത്മാവാകുന്നു. അവൻ അത്രയും ഭൂമിയോട് അടുത്തായിരിക്കുന്നു, തന്റെ വരവിനോട് അടുത്തായിരിക്കുന്നു. നിങ്ങൾ അവനെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ കൈകളെ ഉയർത്തി എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവേ, എല്ലാ പുരോഹിതന്മാരും ആൾത്താരെ മുറുകെ പിടിക്കട്ടെ. ജനങ്ങൾ നിലവിളിക്കട്ടെ, അഗ്നിസ്തംഭവും മേഘസ്തംഭവും ജനങ്ങളുടെ മേലായി പ്രവർത്തിച്ചിട്ട് കർത്താവെ അവരെ സമചിത്തതയുള്ളവരാക്കി ജീവനുള്ള ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ ഇടയാക്കണമേ. കർത്താവെ ഇതനുവദിച്ചു തരണമേ, അവരെ സ്വീകരിക്കണമേ. അവരിൽ ഓരോരുത്തർക്ക് വേണ്ടിയായി ഞാൻ ഈ പ്രാർത്ഥനയെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്ത ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. കർത്താവെ, ഈ യോഗത്തിന്റെ ഉണർവ് ഒരു വലിയ ശക്തിയേറിയ പരിശുദ്ധാത്മാവിന്റെ ചൊരിയലിനായി പൊട്ടിപ്പുറപ്പെടാനിടയാക്കണമേ. രോഗികൾ സുഖപ്പെടുകയും കുരുടർ കാണുകയും മുടന്തർ നടക്കുകയും ചെയ്യാനിടയാക്കണമേ. ജീവിക്കുന്ന ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ ഇന്ന് ഉച്ചനേരത്തായിരുന്നതുപോലെ ജനങ്ങളുടെ സന്നിധിയിൽ എത്തിയിട്ട് അവർക്ക് സ്വീകരിക്കാനിടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ കൈകളെ ഉയർത്തി അവനെ സ്തുതിക്കുകയും നിങ്ങൾ അപേക്ഷിച്ചത് സ്വീകരിക്കുകയും ചെയ്യുക.